പ്രാർത്ഥനയ്ക്കായി ഇപ്പോൾ നമ്മുടെ തലകളെ വണങ്ങാം.
Gracious Heavenly Father, the Almighty God who brought again Jesus Christ.
കരുണാസമരനായ സ്വർഗീയ പിതാവേ, സർവശക്തനായ ദൈവമേ, നീ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് ഈ അന്ത്യനാളുകളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അവനെ ഞങ്ങൾക്ക് നൽകിയിരിക്കുകയും എന്നേക്ക് ജീവിക്കുന്ന അങ്ങയുടെ മഹത്തായ സന്ദർശനങ്ങൾക്കായും ഞങ്ങൾ നന്ദിയുള്ളവരാകുന്നു. ഇപ്പോൾ പിതാവേ, ഞങ്ങൾ മറ്റൊരു നാഴികയ്ക്കായി കാത്തിരിക്കുകയും ഒരുപക്ഷെ ആ നാഴിക അനേക ജനങ്ങളുടെ നിത്യമായ ലക്ഷ്യസ്ഥാനത്തെ മാറ്റുന്നതിനിടയാക്കുകയും ചെയ്യും. കർത്താവേ, ഇതിനെ സമീപിക്കുന്നതിന് ഞങ്ങൾ മതിയായവരല്ല. എന്തുകൊണ്ടാണെന്നാൽ തിരുവെഴുത്തിൽ പറയുന്നത് കുഞ്ഞാട് പുസ്തകം വാങ്ങി മുദ്രകൾ തുറന്നു എന്നാകുന്നു. ഓ ദൈവത്തിന്റെ കുഞ്ഞാടെ, അവിടുന്ന് മുമ്പോട്ട് വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മഹത്തായ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളകെ വിളിക്കുന്നു. പിതാവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് വേണ്ടി മുമ്പോട്ട് വന്ന് അനേക കാലങ്ങളായി മറിഞ്ഞു കിടന്നിരുന്ന നിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതിയെ, ഈ അഞ്ചാമത്തെ മുദ്ര പൊട്ടിച്ച് അതിന്റെ കീഴിലുള്ള അക്കാര്യങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. അതിനാൽ ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നതിൽ നിന്നും മെച്ചപ്പെട്ട ക്രിസ്ത്യാനികളായി ഞങ്ങളുടെ മുമ്പിൽ വെക്കപ്പെട്ടിരിക്കുന്ന വേലയ്ക്കായി നന്നായി യോജിക്കപ്പെട്ടവരായി പോകുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. നിങ്ങൾക്കിരിക്കാം. സ്നേഹിതരെ, നിങ്ങൾക്ക് സന്ധ്യാവന്ദനം. ഇന്ന് രാത്രിയിൽ ഈ മഹത്തായ സംഭവത്തിലേക്ക് കടന്നു വരാനിടയായത് ഒരു വലിയ സൌഭാഗ്യമായി ഞാൻ കരുതുന്നു. നമ്മുടെ രാജാവിന്റെ ജോലി ചെയ്യുന്നതിലും മെച്ചമായി എവിടെയെങ്കിലും നന്നായി എനിക്ക് അനുഭവിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കൂടാതെ വിശേഷിച്ചും ഈ പാഠങ്ങളിൽ നാം കാത്തിരിക്കുകയാകുന്നു. അവൻ എനിക്കിത് വെളിപ്പെടുത്തി തരുന്നില്ലെങ്കിൽ എനിക്കിത് നിങ്ങൾക്ക് തരാൻ കഴിയുകയില്ല. ഞാൻ എന്റെ സ്വന്തമായ എന്തെങ്കിലും വിചാരങ്ങളെയോ അല്ലെങ്കിൽ മറ്റെന്തോ ഉപയോഗിക്കാൻ ശ്രമിക്കുകയല്ല. അത് അവൻ എനിക്കത് തരുന്നതുപോലെ തന്നെയാകുന്നു. അത് ശരിയാണ്. കൂടാതെ എന്റെ സ്വന്തമായ ചിന്തകൾ ഞാൻ ഉപയോഗിക്കുന്നില്ല എന്നെനിക്ക് തീർച്ചയാണ്. അത് വരുന്ന അതേ രീതിയിൽ തന്നെയാകുന്നു. എന്റെ ജീവിതത്തിൽ ഒരിക്കലും അതൊരിക്കലും തെറ്റായിട്ടില്ല. അത് ഈ സമയത്തും തെറ്റായിരിക്കില്ല. ജീവനുള്ള ദൈവത്തിന്റെ വലുതും അതിശയകരവുമായ കൈകൾ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള മഹത്തായ കാര്യങ്ങൾക്കായി നാം വളരെ വളരെ നന്ദിയുള്ളവരാകുന്നു. നമ്മുടെ രാജാതിരാജാവും കർത്താതികർത്താവും നമ്മുടെ മധ്യ സന്നിഹിതനായിരിക്കുന്നതിലും കൂടുതലായി നമുക്കിതിലും കൂടുതൽ സൌഭാഗ്യമുള്ള ജനങ്ങളാകുന്നതിനോ അതിലും വലിയ എന്ത് കാര്യത്തിനാകാൻ കഴിയുന്നതാണോ കാര്യമായിട്ടുള്ളത്? നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപതി നമ്മുടെ നഗരത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം വിസിലൂതുകയും പതാക ഉയർത്തുകയും പരവതാനി വിരിക്കുകയും അങ്ങനെയെല്ലാം ചെയ്തെന്നിരിക്കാം. എന്നാൽ അതൊന്ന് ചിന്തിച്ചു നോക്കൂ, അത് നന്നായ കാര്യവും നമ്മുടെ നഗരത്തിൽ ബഹുമതി നൽകുന്ന കാര്യവുമാകുന്നു. എന്നാൽ ചിന്തിക്കൂ, നമ്മുടെ ഈ ചെറിയ താഴ്മയേറിയ കൂടാരത്തിലേക്ക് രാജാതിരാജാവായ ദൈവത്തെ നാം ക്ഷണിക്കുകയാണ്. അവന്റെ മുമ്പിൽ പരവതാനി വിരിക്കുന്നതിനോ അങ്ങനെ യാതൊന്നും അവൻ ആഗ്രഹിക്കുന്നില്ല. അവൻ ആഗ്രഹിക്കുന്നത് താഴ്മയേറിയ ഹൃദയങ്ങൾ അവന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുകയും അതിനാൽ ഈ എളിമയോടുകൂടിയ ഹൃദയങ്ങളെ അവൻ എടുക്കാൻ കഴിഞ്ഞിട്ട് അവനെ സ്നേഹിക്കുന്നവർക്കായി അവൻ കരുതിയിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളെയും അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ്.
ഇപ്പോൾ നിങ്ങൾക്ക് നൽകുന്നതിനായി സാക്ഷ്യങ്ങൾ എന്റെ പക്കലുണ്ട്. ഇതിലെനിക്ക് തെറ്റുപറ്റാനിടയുണ്ട്. ഞാൻ അതിപ്പോൾ കേട്ടതാണ്. ഞാൻ തെറ്റാകാനിടയുണ്ട്. എന്നാൽ ഈ സാക്ഷ്യം അപേക്ഷിക്കപ്പെട്ടിരിക്കുന്ന ജനങ്ങൾ ഇവിടെ തന്നെയുണ്ട് എന്ന് ഞാൻ കരുതുന്നു.
അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനിപ്പോൾ താമസിക്കുന്ന അരിസോണയിലെ വീട്ടിലായിരിക്കുമ്പോൾ ഒരു കൊച്ചു ബാലന് വാദപ്പനി പിടിപെട്ടു എന്നൊരു വിളിയുണ്ടായി. അത് ഹൃദയത്തിലേക്കാണ് ബാധിക്കുന്നത്. ആ കുട്ടിയുടെ മാതാപിതാക്കന്മാർ എനിക്ക് ഏറ്റവും പ്രിയങ്കരവും വിലയേറിയതുമായ സുഹൃത്തുക്കളായിരുന്നു. അത് നമ്മുടെ സഭയിലെ മൂപ്പന്മാരിൽ ഒരുവനായ സഹോദരൻ കോളിൻസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ കൊച്ചു മൈക്കിയായിരുന്നു അത്. അവൻ ജോയിയുടെ കളിക്കൂട്ടുകാരനുമാകുന്നു. അവന് ഹൃദയത്തിൽ വാദപ്പനിയായിട്ട് കഷ്ടത്തിലാകുന്നു. ഡോക്ടർമാർ അവനെ വീട്ടിലേക്ക് അയച്ച്
കിടക്കയിലാക്കുകയും ചെയ്തിട്ട് മാതാപിതാക്കളോട് അവൻ എഴുന്നേൽക്കുകയോ വെള്ളം കുടിക്കാൻ തലയുയർത്തുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു. അതിനുവേണ്ടി ഒരു കുഴൽ ഉപയോഗിച്ചിട്ട് ആ കുട്ടിയുടെ അവസ്ഥ തീരെ മോശമായിരുന്നു. ആ കുട്ടിയുടെ മാതാപിതാക്കൾ വിശ്വസ്തരും ഈ കൂടാരത്തിലേക്ക് വന്ന് വിശ്വസിക്കുന്നവരുമാകുന്നു. കുറച്ച് രാത്രികൾക്ക് മുമ്പ് നാം കാത്തിരിക്കാൻ ശ്രമിക്കാതെ ഞായറാഴ്ച രോഗശാന്തി ശുശ്രൂഷ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പോകുകയാണെന്ന് കണ്ടതുകൊണ്ട് നാം രോഗശാന്തിയുടെ ശുശ്രൂഷ ഒഴിവാക്കി കളഞ്ഞു. അതിനുശേഷം എന്റെ മനസ്സിൽ, എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഞാൻ സൂക്ഷിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഈ കുട്ടിയുടെ മാതാപിതാക്കന്മാർ അവനെ അകത്തെ മുറിയിൽ കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ചോദിച്ചിരുന്നു. അങ്ങനെ അവർ ആ കുട്ടിയെ അകത്ത് കൊണ്ടുവരികയും പരിശുദ്ധാത്മാവ് ആ കുട്ടിയെ സൌഖ്യം പ്രാപിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ മാതാപിതാക്കൾ ഈ കാര്യത്തോട് ബഹുമാനമുണ്ടായിരിക്കെ ഈ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയും അവനെ സ്കൂളിലേക്ക് അയക്കുകയും ചെയ്തു. അവനെ സ്കൂളിൽ അയക്കാൻ തുടങ്ങി. ഡോക്ടർ ഈ കാര്യം അറിയുകയും അങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ ഡോക്ടർ അത്ര സന്തുഷ്ടനല്ലായിരുന്നു. അദ്ദേഹം ആ കുട്ടിയുടെ മാതാവിനോട് പറഞ്ഞു, നിങ്ങൾ ആ കുട്ടിയെ തീർച്ചയായും കിടത്തി വിശ്രമിപ്പിക്കേണ്ടത് ആവശ്യമാകുന്നു. അപ്പോൾ അവർ അദ്ദേഹത്തോട് ഈ നടന്ന സംഭവം പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആ വ്യക്തി ഒരു സഭാസംഘടനയിലെ ക്രിസ്തീയ വിശ്വാസിയായിരുന്നു. ആ ഡോക്ടർ ഒരു സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭാകാരനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ കുട്ടിയെ പരിശോധിച്ചു നോക്കേണ്ട സമയമായിരിക്കുന്നു. കുറഞ്ഞപക്ഷം ഈ പരിശോധനയെങ്കിലും നടത്തേണ്ടത് ആവശ്യമാകുന്നു. അവർ പറഞ്ഞു, ശരി, അങ്ങനെ ആയിക്കൊള്ളട്ടെ. അങ്ങനെ കുട്ടിയെ പരിശോധനയ്ക്കായി കൊണ്ടുപോകുകയും ഈ വാദപ്പനി കിടക്കുന്ന അവന്റെ രക്തത്തെ ഡോക്ടർ പരിശോധിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഡോക്ടർ സ്വയം വിസ്മയപ്പെട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് തന്നെ അറിയാതെ പോയിരുന്നു. ഈ കൊച്ചുകുട്ടി സമ്പൂർണമായും സാധാരണ സ്ഥിതിയിലും പൂർണ്ണ രോഗശാന്തി ലഭിച്ച് അതിന്റെ ഒരു തരി പോലും അവനിൽ കണ്ടിരുന്നില്ല. ഇപ്പോൾ കൊളിൻസ് ഇവിടെയുണ്ടോ? ഞാനിത് തെറ്റായി പറഞ്ഞിരിക്കാനിടയുണ്ട്. അത് ശരിയാണോ സഹോദരി കൊളിൻസ്? അതെ, അത് ശരിയാകുന്നു. അതാകുന്നു മൈക്കി കൊളിൻസ്. ഏകദേശം 6-7 വയസ്സ് പ്രായമുള്ള കുട്ടിയാകുന്നു. ഇത് സംഭവിച്ചത് ആ മുറിയിൽ വെച്ച് ഏകദേശം 3 രാത്രികൾക്ക് മുമ്പായിരുന്നു. ഓ, മനുഷ്യനല്ലാതെ മറ്റാരോ ആ മുറിയിലുണ്ടായിരുന്നു. അത് മഹാനും ശക്തിമാനുമായ യഹോവയായിരുന്നു. അത് ശരിയാണ്, അവൻ തന്റെ വചനത്തെ ബഹുമാനിച്ചുകൊണ്ട് വന്നിരുന്നു. ഇത് കേൾക്കാനിടയായതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നവനാകുന്നു. നോക്കൂ, നാം എല്ലാവരും അതിന് നന്ദിയുള്ളവരാകുന്നു എന്നെനിക്കറിയാം. ഞാൻ മാത്രമല്ല, നിങ്ങൾ എല്ലാവരും ആകുന്നു. കാരണം അതെന്റെയോ നിങ്ങളുടെയോ കൊച്ചുകുട്ടിയായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? ഓർക്കുക, ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സാക്ഷ്യങ്ങൾ ഇവിടെ നിന്നും അല്ലെങ്കിൽ അവിടെ നിന്നും ഒന്നൊന്നും മാത്രമായി എടുത്തു തരുന്നതാണ്. എന്നാൽ ഇതെല്ലായിടത്തുമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ എന്റെ യഥാർത്ഥമായ ശുശ്രൂഷ ദൈവിക രോഗശാന്തിയാണെന്ന് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ഞാനിവിടെ ഈ മുദ്രകൾക്ക് വേണ്ടിയായിരിക്കുന്നു. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് കുറച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഞാനൊരു ഉപദേശകനല്ല, ഒരു വേദശാസ്ത്ര പണ്ഡിതനുമല്ല. ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുന്നു. കർത്താവിനെ സ്നേഹിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ കാര്യത്തിൽ, അതായത് കഴിഞ്ഞ രാത്രിയിൽ ഒരു കൊച്ചു പെൺകുട്ടിയെക്കുറിച്ചുള്ള സാക്ഷ്യം നാം നൽകിയിരുന്നു. ആ കുട്ടിയുടെ പേര് എന്റെ പക്കലുണ്ട്. ആ കുട്ടിയുടെ മാതാപിതാക്കൾ അവർ ആരാണെന്നും മറ്റുമുള്ള കാര്യങ്ങൾ ബില്ലി എവിടെ നിന്നും എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കുട്ടി രക്താർബുദ രോഗത്തിന്റെ അവസാനത്തെ ഘട്ടത്തിലായിരുന്നിട്ട് അവർക്ക് വായിൽ കൂടെ ഇനിയും ഭക്ഷണം കൊടുക്കാൻ കഴിയാത്ത വിധം തീരെ മോശമായ അവസ്ഥയിലായിരുന്നു. അവളുടെ രക്തം ഞരമ്പുകളിൽ കൂടെ അവർക്ക് മാറ്റേണ്ടി വന്നിരുന്നു. അവളൊരു സുന്ദരിയായ കൊച്ചു പെൺകുട്ടിയായിരുന്നു. അവളുടെ പ്രായത്തിനനുസരിച്ച് ചെറുപ്പമായിരുന്നിട്ട് ഇവിടെയിരിക്കുന്ന ഈ മഹളെ പോലെ കാണപ്പെട്ടിരുന്നു. അവൾക്ക് ഏകദേശം ഇത്രയും പൊക്കമുണ്ടായിരുന്നു. അവരും നമ്മൾ മിക്കവാറും ചിലരെ പോലെ തന്നെയായിരുന്നു. നിങ്ങൾക്ക് ആ കുട്ടിയുടെയും അതിന്റെ മാതാപിതാക്കന്മാരുടെയും വസ്ത്രധാരണത്തിൽ കൂടെ അവർ വളരെ വളരെയധികം പാവപ്പെട്ടവരായിരുന്നു എന്ന് പറയാൻ കഴിയും. എന്നാൽ അവർ തികഞ്ഞും ഭക്തിയുള്ളവരായിരുന്നു. പരിശുദ്ധാത്മാവ് ആ കുട്ടി സൌഖ്യം പ്രാപിച്ചിരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്പോൾ അതൊന്ന് ചിന്തിച്ചു നോക്കുക. രക്താർബുദ രോഗത്തോടുകൂടി ഒരു കൊച്ചു പെൺകുട്ടി, അതിന്റെ രക്തം മുഴുവനും അത്രയും മോശമായിരുന്നിട്ട് അവർക്ക് വായിൽ കൂടെ ഇനിയും ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിന് ആശുപത്രിയിൽ പോയിട്ട് രക്തം എടുത്തു കളയുകയും അല്ലെങ്കിൽ ഞരമ്പിൽ കൂടെ രക്തം പകരുകയും അവൾക്ക് വേണ്ടി ആഹാരം കൊടുക്കുകയും ചെയ്യേണ്ടിയിരുന്നു. അത് ഗ്ലൂക്കോസോ മറ്റെന്തോ ആയിരുന്നുവെന്ന് ഞാൻ കരുതുന്നു. ഈ രോഗങ്ങൾക്ക് വേണ്ടി വൈദ്യശാസ്ത്രം എന്ത് പേരാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ എങ്ങനെയൊക്കെയായിരുന്നാലും ഈ രീതിയിൽ അവൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടിയിരുന്നു. എന്നാൽ ആ കുട്ടി ഈ സ്ഥലം വിട്ടു പോകുന്നതിന് മുമ്പ് ഒരു ഹാംബർഗർ, അതായത് ഒരു ഇറച്ചിയടങ്ങിയ അപ്പം വേണമെന്ന് പറഞ്ഞ് കരഞ്ഞിരുന്നു. അതിന്റെ മാതാപിതാക്കന്മാർ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്നുള്ള പരിശുദ്ധാത്മാവിന്റെ അറിയിപ്പ് അവർ കേട്ടിരുന്നതും അതുപോലെയുള്ള കാര്യങ്ങളും അവർ അപരിചിതരായിട്ട് ഇതിനു മുമ്പ് ഒരിക്കലും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അതൊരു പ്രായം ചെന്ന ദമ്പതിമാരായിട്ട് കുറച്ചു നേരം മുമ്പാണ് അവർക്ക് അവരുടെ ഇരിപ്പിടങ്ങൾ കിട്ടിയത്. സഹോദരനും സഹോദരിക്കിട്ടും അവരെന്ത് ചെയ്യണമെന്നും എന്താണ് കേൾക്കണമെന്നും ഉള്ളതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് നൽകിയിരുന്നു. ആ കുട്ടി വീട്ടിലേക്കുള്ള വഴിയിൽ അതിന്റെ ആഹാരം എടുത്തിരുന്നു. അതിന് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം സ്കൂളിൽ പോയി തുടങ്ങി. അത് കഴിഞ്ഞ് ഡോക്ടറിന്റെ അടുക്കൽ പോവുകയും ഡോക്ടർ അത്രയധികം വിസ്മരിച്ചു പോവുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഈ കുട്ടിയിൽ രക്താർബുദത്തിന്റെ ഒരു തരി പോലും കാണാനില്ല. നോക്കൂ, അത് സർവശക്തനായ ദൈവത്തിന്റെ പെട്ടെന്നുള്ള ഒരു പ്രവൃത്തി. അവളിലുണ്ടായിരുന്ന രക്തപ്രവാഹത്തെ എടുത്ത് ശുദ്ധീകരിക്കുകയും പുതിയ ജീവന്റെ ഹൃദയസ്പന്ദനം നേരെ തിരികെ അവളുടെ ഉള്ളിൽ കൊടുക്കുകയുമാണ് ചെയ്തത്. കാരണം ഈ മർത്യ ജീവിതത്തിൽ നിങ്ങളുടെ രക്തപ്രവാഹം നിങ്ങളുടെ ജീവനാകുന്നു. കൂടാതെ ദൈവം പുതിയ കോശങ്ങൾ സൃഷ്ടിക്കുകയും പഴയതിനെ ശുദ്ധീകരിക്കുകയും ചെയ്തു. ഇതെന്താകുന്നു എന്ന് വെച്ചാൽ, ഇത് പരിപൂർണമായും സർവശക്തനായ ദൈവത്തിന്റെ ഒരു സൃഷ്ടിപരമായ പ്രവൃത്തിയാകുന്നുവെന്ന് ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നു. അത് രക്താർബുദത്താൽ മലിനമായ ഒരു രക്തപ്രവാഹത്തെ, അതിനാൽ ആ കുട്ടി വിളറി വെളുത്ത് വീങ്ങിയ അവസ്ഥയിലായിരുന്നിട്ട് വെറും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഒരു പുതിയ രക്തപ്രവാഹം അവളിൽ ദൈവം സൃഷ്ടിച്ചു. ഞാൻ കരുതുന്നത്, ഞാനിപ്പോൾ പറയുവാൻ പോകുന്നത് അവന്റെ നാമത്തിലല്ല, എന്നാൽ എന്റെ വിശ്വാസത്തിന്റെ വെളിപ്പാടിൽ. അത് കഴിഞ്ഞ ദിവസം സബീനോ കാനിയോനിൽ വെച്ച് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചാകുന്നു. സൃഷ്ടികർത്താവിന്റെ മഹത്വമേറിയ ശക്തിയാൽ നഷ്ടപ്പെട്ടു പോയ അവയവങ്ങൾ യഥാസ്ഥാനത്താക്കപ്പെടുന്ന നാഴിക സമീപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവനൊരു അണ്ണാനെ കൊണ്ടുവന്ന് പ്രത്യക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ ഇവിടെ ഇതാ ഒരു അംഗം നഷ്ടപ്പെട്ടവരായി സ്ത്രീയും അല്ലെങ്കിൽ പുരുഷനും നിൽക്കുന്നു. അതതിൽ തന്നെ സ്വയം പൂർണമായ മൃഗമാകുന്നു. അവൻ ദൈവമാകുന്നു. ഞാൻ അവനെ സ്നേഹിക്കുന്നു. ശരി, ഇപ്പോൾ ഞാൻ ഈ വിഷയങ്ങളിൽ തുടങ്ങിയാൽ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ജനങ്ങൾ ഇടം കിട്ടാതെ ഭിത്തിയോടിച്ചാരിയും ഹാളിലും മുറിയിലും അങ്ങനെ എല്ലാമായി നിൽക്കുന്നു. അതുകൊണ്ട് ഞാൻ നേരെ സന്ദേശത്തിലേക്ക് കടക്കുവാൻ പോവുകയാണ്. ഞാൻ ഈ കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. സർവവ്യാപിയായ അവന് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇന്നും ആ അഞ്ചാം മുദ്രയെക്കുറിച്ച് യാതൊന്നും അറിയാതെ നിൽക്കുമ്പോൾ, ഇന്ന് രാവിലെ പ്രഭാതം പൊട്ടിവിടരുന്നതിന് ഏകദേശം അരമണിക്കൂർ മുമ്പ് ഞാൻ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ മുമ്പിലത്തെ പോലെ തന്നെ അതിശയകരമായ രീതിയിൽ അതെന്റെ അടുക്കലെത്തി. അങ്ങനെ ഇന്നും കഴിഞ്ഞ അഞ്ചോ അല്ലെങ്കിൽ ആറോ ദിവസങ്ങളായി മറ്റാരെയും കാണുക പോലും ചെയ്യാതെ ഞാൻ ആ ചെറിയ മുറിയിലായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിന് എന്റെ ഒരു സുഹൃത്തിനോടൊപ്പം, എനിക്കിവിടെയുള്ള ചില സ്നേഹിതരോടൊപ്പം മാത്രം പുറത്തുപോയിരുന്നു. തീർച്ചയായും ആ സ്നേഹിതൻ ആരാകുന്നുവെന്ന് നിങ്ങൾക്കറിയാം. അത് സഹോദരനും സഹോദരി വുഡ്സും ആകുന്നു. അതെ, നിങ്ങൾക്കറിയാമോ, ഞാൻ അവിടേക്ക് ചെന്ന് അവരോടൊപ്പം താമസിക്കുകയും എല്ലാവരും എന്നോട് സ്നേഹമായി ഇടപെടുകയും ചെയ്യുന്നു. എനിക്ക് യാതൊരു കാര്യത്തിന്റെയും കുറവുണ്ടായിരുന്നില്ല. ഞാൻ മുദ്രകളുടെ ഈ സന്ദേശത്തിൽ തന്നെ നിൽക്കുവാൻ ശ്രമിക്കുകയാണ്. ഇത് വളരെ മുഖ്യമായ ഒന്നാകുന്നു. അതിന്റെ വെളിപാട് വെളിപ്പെടേണ്ട നാഴിക ഇതാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ കഴിയുമെങ്കിൽ എത്രയും വേഗം ഏഴ് മുദ്രകളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ അതൊരു കടലാസിൽ എഴുതി രാവിലെ തന്നെ ഈ മേശമേൽ വയ്ക്കുവാൻ നിങ്ങൾ തീർച്ചയായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ സഹോദരൻ നെബിൾ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരു പെട്ടി ഇവിടെ വെച്ചിരിക്കാനിടയുണ്ട്. ഓ, അതിവിടെ തന്നെയായിരിക്കുന്നു. ഞാനിതിപ്പോൾ അവിടെ കാണുന്നു. അത് നന്നായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ ഇന്ന് രാത്രിയിൽ തന്നെ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ഞായറാഴ്ച രാവിലത്തേക്ക് എനിക്ക് കുറച്ച് സമയം അത് പഠിക്കുവാനുള്ള സമയം ലഭിക്കും. ഇപ്പോൾ ഈ സമയത്ത് അത് ഉദാഹരണമായി പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ തെളിവിതാണോ എന്നുള്ള ചോദ്യങ്ങൾ ഈ സമയത്തായിരിക്കരുത്. ഞാൻ എന്തിനെക്കുറിച്ചാണോ നിങ്ങളെ പഠിപ്പിച്ചത് അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ നമുക്ക് ഈ ഒരു വിഷയത്തെ, അത് സഭാകാലഘട്ടങ്ങളുടെ സമയത്ത് ചെയ്തതുപോലെ തന്നെ, ഈ ഒരു വിഷയത്തെ നേരെയാക്കാൻ കഴിയും. നോക്കൂ, എന്തുകൊണ്ടാണെന്നാൽ നാം ഇപ്പോൾ ഇടപെടുന്നത് ആ വിഷയവുമായിട്ടാണ്. അത് നാം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെയാകുന്നു. അതിനുശേഷം ഒരുപക്ഷെ അതൊരു വ്യത്യസ്തമായ പ്രാർത്ഥനയായി മാറുന്നു. നിങ്ങൾ അഭിഷേകം ചെയ്യപ്പെട്ടിട്ട് ഒരു വ്യത്യസ്ത കാര്യത്തിനായി വരുന്നു. കൂടാതെ നിങ്ങൾ ദൈവത്തോട്, കർത്താവെ, ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ഇവിടെയുണ്ടോ എന്ന് ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ട് വരുന്നു. അതേ, ഉണ്ട്. അതാരെങ്കിലും ഒരു മഞ്ഞ വസ്ത്രം ധരിച്ച് വലതുവശത്ത് കോണിലായിരിക്കുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ അവരെ വിളിക്കുകയും ഇതുപോലെ വിളിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഇന്ന ഇന്ന കാര്യം ചെയ്തു എന്ന് പറയുന്നു. കൂടാതെ അവർ ഇന്ന ഇന്ന ആളാണെന്ന് പറയുന്നു. അതിനുശേഷം നിങ്ങൾ അവിടെ ചെന്നത് ശ്രദ്ധിക്കുന്നു. അവിടെ ഇതാ അവർ അതുപോലെ തന്നെ ഇരിക്കുന്നത് കാണുന്നു. നോക്കൂ, അവിടെയാണ് നിങ്ങൾ. ഇത് വ്യത്യസ്തമാകുന്നു. നോക്കൂ, അങ്ങനെ ഈ രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിന്റെ വ്യാഖ്യാനം എന്താകുന്നു? എനിക്കിത് വെളിപ്പെടുത്തി തരൂ. ആമേൻ. ഇപ്പോൾ നമുക്ക് വചനമായ നമ്മുടെ വാളുകൾ പുറത്തെടുക്കാം. ഞാൻ സഹോദരൻ നെബിലിന്റെ ആത്മീയ പിന്തുണയ്ക്കായും അതോടൊപ്പം അദ്ദേഹത്തിന്റെ സഹോദര സ്നേഹത്തിനായും എന്റെ പിന്നിലായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായും ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. ഇന്ന് രാത്രി വെള്ളിയാഴ്ച രാത്രിയായിരിക്കെ നാം ഇത് കഴിയാവുന്നിടത്തോളം പൂർത്തിയാക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെ പറയുവാൻ സാധ്യമല്ല. അതെന്തുകൊണ്ടാണെന്നാൽ നിങ്ങൾക്ക് ആ മുദ്രകളിൽ ഒന്നിനെ എടുത്തിട്ട് തിരുവഴുത്തിൽ കൂടി അതിനെ കൊണ്ടുവന്ന് അതിൽ തന്നെ നിൽക്കാൻ കഴിയും. നോക്കൂ, അതിനുവേണ്ടി മാസങ്ങളോളം എടുക്കും. എന്നാൽ അപ്പോൾ നിങ്ങൾ അത് പൂർത്തിയാക്കിയില്ല. കാരണം മുദ്ര തന്നെ സ്വയം ഉത്പത്തി തൊട്ട് വെളിപാട് വരെ മുഴുവൻ തിരുവഴുത്തുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇത് അതിലുള്ള ഒരു മുദ്രയുടെ കാര്യമാകുന്നു. അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ, അതിൽ നിന്നും വിട്ടകന്ന് മാറിപ്പോകാതിരിക്കാൻ ഞാൻ ഒരു തിരുവെഴുത്ത് കുറിച്ചെടുക്കുകയും അല്ലെങ്കിൽ ഇവിടെയോ അവിടെയോ ഒരു ചെറിയ കുറിപ്പ് എഴുതി വെക്കുകയും പിന്നീട് ആ ഒരു കാര്യത്തിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്നു. എനിക്കത് പിന്നിലായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഞാൻ സംസാരിക്കുന്നത് അതുമായിട്ട് അത് ശരിയായ പ്രചോദനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷം ഞാനത് നോക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഒരു വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നതായി എനിക്ക് അനുഭവപ്പെടുമ്പോൾ ഞാൻ തിരിഞ്ഞ് മറ്റൊരു വേദഭാഗത്തെ എടുക്കാൻ ശ്രമിച്ചിട്ട് അതിൽ കടക്കുകയും അതുമായി തുടർന്നു പോകുന്നതിന് പകരം അതൊരുവിധം ലഘൂകരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇന്ന് രാത്രിയിൽ ദൈവകൃപയാൽ അവന്റെ സഹായത്തോടെ നാം അഞ്ചാം മുദ്രയെ പഠിക്കാൻ പോകുകയാണ്. ഇത് ചെറുതായ ഒന്നാകുന്നു, മറ്റുള്ളതിൽ നിന്നും ഒരു സ്വല്പം ദീർഘിച്ചതാകുന്നു. നാല് കുതിരസവാരിക്കാരെ കുറിച്ച് രണ്ട് വാക്യങ്ങളിൽ ഓരോന്നിന് ഓരോരുത്തർക്കായി എഴുതിയിരുന്നു. ഇതിൽ മൂന്ന് വാക്യങ്ങൾ ഒന്നിന് തന്നെയാകുന്നു. ഇപ്പോൾ അഞ്ചാം മുദ്ര വെളിപാടിന്റെ ആറാം അധ്യായം ഒമ്പതാം വാക്യം തൊട്ട് തുടങ്ങുന്നു. ഇപ്പോൾ നിങ്ങളൊരു അപരിചിതനായിട്ട് കഴിഞ്ഞ നാല് കുതിരസവാരിക്കാരെയും കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ ശരി, ചിലപ്പോൾ പിന്നിലേക്ക് പോയിട്ട് ചില കാര്യങ്ങൾ വീണ്ടും പറയേണ്ടതായി വരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ജനങ്ങൾ അത് ശരിയായി മനസ്സിലാക്കുന്നു എന്ന് നാം പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് എന്തെങ്കിലും ചെറുതായ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാതെ ഉണ്ടെങ്കിൽ ചെറുതായി ഒന്ന് സഹിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഈ ടേപ്പുകൾ വാങ്ങിയിട്ട് അത് ശ്രദ്ധിക്കുക. നിങ്ങൾക്കതിൽ നിന്നും അനുഗ്രഹം ലഭിക്കുമെന്ന് എനിക്ക് തീർച്ചയാണ്. നിങ്ങളത് ചെയ്യുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എല്ലാവരും തയ്യാറായിക്കൊണ്ട് ഒമ്പതാം വാക്യം തൊട്ട് പതിനൊന്നാം വാക്യം വരെ അല്ലെങ്കിൽ പതിനൊന്നാം വാക്യത്തെയും ചേർത്തുകൊണ്ട് അവൻ അഞ്ചാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെയിരിക്കും എന്നവർ ഉറക്ക നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ള നിലയങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹവൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയോളം അല്പകാലം കൂടി സ്വസ്ഥമായി പാർക്കണം എന്നവർക്ക് അരുളപ്പാടുണ്ടായി. ഇപ്പോൾ ഇത് കുറെ കൂടി നിഗൂഢമായ ഒന്നാകുന്നു. ഇപ്പോൾ ഇത് ടേപ്പുകൾക്ക് വേണ്ടിയും കൂടാതെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പുരോഹിതർക്കും ഉപദേഷ്ടാക്കന്മാർക്കും വേണ്ടി പറയുകയാണ്. നിങ്ങൾക്കിതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ എനിക്കും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഞാനിത് എനിക്ക് ലഭിച്ച പ്രചോദനത്തിൽ നിന്നും എടുക്കുന്നു. അതെന്റെ കാഴ്ചപ്പാടിനെ പൂർണ്ണമായി മാറ്റിക്കളഞ്ഞു. നോക്കൂ, അതിനുശേഷം എനിക്കറിയാൻ കഴിഞ്ഞത് ഇത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതാ സഭാകാലഘട്ടങ്ങളെയും തിരുവെഴുത്തുകളെയും നേരെ ശ്രദ്ധേയമാക്കിക്കൊണ്ട് അവ തമ്മിൽ ഒന്നിനെ മറ്റൊന്നുമായി ബന്ധിപ്പിക്കുന്നു. ആ കാരണത്താലാണ് ഇത് ദൈവത്തിൽ നിന്നും വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ നാം അത് മനസ്സിലാക്കുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് ചിലപ്പോൾ നാം ഇതേക്കുറിച്ച് എന്തെങ്കിലും മഹാന്മാരായ ഏതെങ്കിലും ഉപദേഷ്ടാക്കന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെയും കൊള്ളാം. യാതൊരർത്ഥത്തിലും ഞാനവരെ കുറ്റം പറയുകയില്ല. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. ഞാൻ പാപത്തെയും അവിശ്വാസത്തെയും കുറ്റം വിധിക്കുന്നു, മറ്റാരെയും കുറ്റം വിധിക്കുന്നില്ല. ചില ആളുകൾ എന്നോട് പറയാറുണ്ട്, നിങ്ങൾ മതസംഘടനകളെ കുറ്റം വിധിക്കുന്നു. ഇല്ല, ഞാൻ കുറ്റം വിധിക്കുന്നില്ല. ഞാൻ ആ മതസംഘടനയുടെ സമ്പ്രദായത്തെയാണ് കുറ്റം വിധിക്കുന്നത്, അവിടെയുള്ള ജനങ്ങളെയല്ല. അതുണ്ടാക്കുന്നത് ഒരു കൂട്ടം ജനങ്ങളാകുന്നു, നിങ്ങൾക്കറിയാമോ? എന്നാൽ അവരെ ഭരിക്കുന്ന ആ വ്യവസ്ഥ, അതിനെയാണ് ഞാൻ കുറ്റം വിധിക്കുന്നത്. കത്തോലിക്കരെയും പ്രൊട്ടസ്റ്റന്റുകാരെയും അതൊന്നു തന്നെയാകുന്നു. എന്റെ അറിവിലുള്ള എന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ചിലർ കത്തോലിക്കരാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ? ഒരുപക്ഷെ ആ വ്യക്തി ഈ രാത്രിയിൽ ഇവിടെ സന്നിഹിതനായിരിക്കാം. ഈ പ്രാർത്ഥനാ കൂടാരം പണിയാൻ കഴിഞ്ഞതിന്റെ ഏക മാർഗം ഒരു റോമൻ കത്തോലിക്കക്കാരൻ എനിക്ക് വേണ്ടി കച്ചേരിയിൽ പോയി മുന്നിൽ നിന്ന് പോരാടിയതുകൊണ്ടായിരുന്നു. മനുഷ്യ അതുപോലെ മറ്റാരും ചെയ്യുകയില്ല, അത് ശരിയാണ്. അപ്പോൾ അവർക്കത് നിഷേധിച്ച് തള്ളിക്കളയാൻ കഴിഞ്ഞില്ല, അത് ശരിയാണ്. അവർ പറഞ്ഞു, അവരുടെ ആളുകൾ എണ്ണത്തിൽ കൂടുതലാണ്, അവർ വളരെയധികം ജനങ്ങളാകുന്നു. അദ്ദേഹം പറഞ്ഞു, ഓ, അതൊരു 80 പേരിൽ കൂടുതൽ ആ സഭയിലാകുന്നില്ല. എന്നിട്ട് പറഞ്ഞു, ആ സഭ അവിടെ നേരത്തെ ഉണ്ടായിരുന്നു, എനിക്കതിന്റെ പാസ്റ്ററെയും അറിയാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആകുന്നു. അദ്ദേഹം പറഞ്ഞു, സഭ അവിടെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, ബാക്കിയുള്ളവർക്ക് അവരുടെ സഭയുമായി കൂട്ടിച്ചേർക്കാമെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് കഴിഞ്ഞുകൂടാ? അത് എന്റെ ഒരു ഉത്തമ സുഹൃത്തായ കത്തോലിക്കനായിരുന്നു. നോക്കൂ, അതേ ശ്രീമാൻ, ഒരു കത്തോലിക്കക്കാരനായ ചെറുപ്പക്കാരൻ, എന്റെ ഒരു യഥാർത്ഥ രാജതുല്യനായ സ്നേഹിതൻ, ഒരു വട്ടം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഇരുമ്പ് സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയുണ്ടായിരുന്നു. ഞാൻ പോരുന്നതിന് മുമ്പ് അദ്ദേഹം എന്നോട് പറഞ്ഞു, ബില്ലി, നീ ഞങ്ങളുടെ മതസമ്പ്രദായങ്ങളിലൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ഞാൻ നിന്നോട് ഇപ്പോൾ പറയുകയാണ്, ദൈവം നിന്റെ പ്രാർത്ഥനയെ ഞങ്ങൾക്ക് വേണ്ടി അത്രയധികം ബഹുമാനിച്ചിരിക്കുന്നു. ഈ ദേശത്ത് എവിടെയെങ്കിലും നീ ഒരു കുഴപ്പത്തിലായാൽ ഈ ദേശത്തുള്ള ഓരോ കത്തോലിക്കനും നിന്റെ അടുക്കലെത്തും. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, അദ്ദേഹം പറഞ്ഞു, എല്ലാ കുരിശു ചുമലിൽ വഹിക്കുന്നവനും എന്നവരെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞതുപോലെ ഞാനിത് പറയുകയാണ്, കാരണം അപ്രകാരം അവരത് അവകാശപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ ആദ്യകാല ക്രിസ്ത്യാനികൾ കുരിശ് അവരുടെ ചുമലിലായി വഹിച്ചിരുന്നു. അത് നമുക്ക് ചരിത്രപരമായി അറിയാം. കൂടാതെ അവർ ആദ്യകാല ക്രിസ്ത്യാനികളാണെന്ന് അവർ അവകാശപ്പെടുന്നു, അവരായിരുന്നു. എന്നാൽ സമ്പ്രദായം അവരെ ആ പാതയിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായോ? ആ ജനങ്ങൾ അവരൊരു കത്തോലിക്കനോ ഒരു യഹൂദനോ അല്ലെങ്കിൽ എന്ത് തന്നെയായിരുന്നാലും അവർ നാം എന്ന അതേ വൃക്ഷത്തിൽ നിന്നും വന്ന മനുഷ്യർ തന്നെയാകുന്നു. നോക്കൂ, അത് ശരിയാണ്. അവരും മറ്റേതൊരു മനുഷ്യനെ പോലെ സ്നേഹിക്കുകയും തിന്നുകയും കുടിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്ന ജനങ്ങളാകുന്നു. അതുകൊണ്ട് നാം ഒരിക്കലും ഒരു വ്യക്തിയെയും ഒരാളെ തന്നെയും കുറ്റം വിധിക്കരുത്. നാം ഒരു വ്യക്തികളെയും കുറ്റപ്പെടുത്തരുത്. എന്നാൽ ഒരു ദൈവ ശുശ്രൂഷകനായി ആ ജനങ്ങളെ കടിക്കുന്ന ആ സർപ്പത്തെ എനിക്ക് അടിക്കേണ്ടതായിട്ടുണ്ട്. ഞാനത് ഞാൻ സ്വയമായിട്ട് ചെയ്യുന്നതല്ല. ദൈവത്തിൽ നിന്നുള്ള ഒരു നിയോഗമില്ലായിരുന്നുവെങ്കിൽ ഞാനത് ചെയ്യുകയില്ല. അതിനാൽ ഞാനത് ചെയ്യുന്നതിന് കടപ്പെട്ടവനാകുന്നു. നോക്കൂ, ആ കാര്യത്തിൽ ഞാൻ സത്യസന്ധനും വിശ്വസ്തനും ആയിരിക്കേണ്ടത് ആവശ്യമാകുന്നു. എന്നാൽ ഒരു കത്തോലിക്കക്കാരനോ യഹൂദനോ അല്ലെങ്കിൽ എന്ത് തന്നെയായാലും, അതൊരു മുഹമ്മദിയനോ ഗ്രീക്കുകാരനോ ഓർത്തഡോക്സോ അല്ലെങ്കിൽ എന്ത് തന്നെ ആയിരിക്കാനിടയുണ്ട്, അവരിവിടെ പ്രാർത്ഥനയ്ക്കായി വരികയാണെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ എന്റെ സ്വന്തം ജനത്തിന് ചെയ്യുന്നത്രയും ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കും. അത് ശരിയാണ്, തീർച്ചയായും, കാരണം അവരും മനുഷ്യജീവികളാണ്. ഞാൻ ബുദ്ധമതക്കാർക്ക് വേണ്ടിയും സിഖുകാർക്ക് വേണ്ടിയും ജൈനികൾക്ക് വേണ്ടിയും മുഹമ്മദിയർക്ക് വേണ്ടിയും അതുപോലെ എല്ലാ തരക്കാർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. നോക്കൂ, അത് ഇപ്രകാരമാകുന്നു. ഞാൻ അവരോട് യാതൊരു ചോദ്യം ചോദിക്കാറില്ല, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുന്നു. കാരണം അവരെല്ലാം സൌഖ്യപ്പെടാൻ ആഗ്രഹിക്കുന്ന മനുഷ്യജീവികളാകുന്നു. അവർക്ക് വേണ്ടി അവരുടെ ജീവിതം കുറച്ചുകൂടി ആ വഴിയിൽ നിഷ്പ്രയാസമാക്കി കൊടുക്കാൻ ശ്രമിക്കുക മാത്രമാകുന്നു. ഇപ്പോൾ ഈ കാര്യത്തിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പലർക്കും അറിയാം. കൂടാതെ വേദപണ്ഡിതരായ രണ്ടോ മൂന്നോ പേരെങ്കിലും ഇവിടെ സന്നിഹിതരാണെന്ന് ഞാൻ കരുതുന്നു. അവർ മിടുക്കരും ഈ വിഷയത്തിൽ മറ്റുള്ള വ്യക്തികളുടെ ഉപദേശങ്ങൾ പഠിച്ചിട്ടുള്ളവരുമാണ്. ഈ സഹോദരന്മാർ അറിയുന്നതിന് വേണ്ടി ഞാൻ പറയുകയാണ്, ഞാൻ ഈ മനുഷ്യരെ കുറ്റം വിധിക്കുകയല്ല. എന്നാൽ കർത്താവ് എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നത് ഞാൻ പ്രകടമാക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുമാത്രമാണ് എന്റെ പക്കലുള്ളത്.
ഇപ്പോൾ വെറുമൊരു ചെറിയ അലക്കുകാരിയോ അല്ലെങ്കിൽ ഒരു നിലമുഴുകുന്നവനോ ആയതുകൊണ്ട് ദൈവത്തിൽ നിന്നൊരു വെളിപാട് കിട്ടുകയില്ല എന്ന് ഒരിക്കലും നാം ചിന്തിക്കാനിടയാകരുത്. അതെന്തുകൊണ്ടാണെന്നാൽ നോക്കൂ, ദൈവം യഥാർത്ഥത്തിൽ അവൻ എളിമയിൽ തന്നെ അവനെ വെളിപ്പെടുത്തുന്നു. അതിനെക്കുറിച്ച് ഇതിനാരംഭത്തിൽ തന്നെ നാം ഞായറാഴ്ച ദൈവം സ്വയം എളിമയിൽ വെളിപ്പെടുന്നു എന്നുള്ള കാര്യത്തെ എടുത്തിരുന്നു. അതാണ് അവനെ മഹാനാക്കുന്നത്. ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് ഞാനതൊന്ന് പുനരവലോകനം ചെയ്തുകൊള്ളട്ടെ. എന്താണ് ദൈവത്തെ മഹാനാക്കുന്നത്? അതെന്തുകൊണ്ടാണെന്നാൽ അവൻ സ്വയം അവനെ തന്നെ അത്രയും എളിമയാക്കാൻ കഴിയും എന്നുള്ളതാണ്. അതാണ് അവനെ മഹാനാക്കുന്നത്. ദൈവം മഹാനാകുന്നു, എന്നാൽ അവന് സ്വയം തന്നെ തന്നെ അത്രയും ഒരു എളിമയായ രൂപത്തിലാക്കാൻ കഴിഞ്ഞിട്ട് ഈ ലോകത്തിലെ ബുദ്ധിമാന്മാർക്ക് അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുകയില്ല. അവർക്ക് അവനെ കണ്ടുപിടിക്കാൻ കഴിയുകയില്ല, കാരണം അവൻ സ്വയം അവനെ തന്നെ അത്രമാത്രം എളിമയിലാക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഇതിൽ തന്നെ സ്വയം യേശുക്രിസ്തുവിന്റെ വെളിപാടിന്റെ മർമ്മമാകുന്നു. നോക്കൂ, ഇത് ഇതിൽ തന്നെ സ്വയം, അതായത് ദൈവത്തെക്കാൾ വലിയവനായിരിക്കാൻ യാതൊന്നിനും കഴിയുകയില്ല. അതോടൊപ്പം അവൻ സ്വയം അവനെ തന്നെ എളിമയിലാക്കുന്നത് പോലെ യാതൊന്നിനും അത്രയും എളിമയിലാക്കാനും കഴിയുകയില്ല. നോക്കൂ, അതാണ് അവനെ മഹാനാക്കുന്നത്. ഇപ്പോൾ ഒരു മഹാനായ മനുഷ്യന് വേണമെങ്കിൽ കുറച്ചുകൂടി മഹാനായി തീരാൻ കഴിയും, അല്ലെങ്കിൽ അയാൾക്ക് സ്വല്പം തന്നെത്താൻ താഴ്ത്തിക്കൊണ്ട് നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ കഴിഞ്ഞേക്കാം, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ആകാം. എന്നാൽ അവന് സ്വയം കുറഞ്ഞവനാകാൻ കഴിയുകയില്ല. അവനെക്കുറിച്ച് എന്തോ ഒരു കാര്യമുണ്ട്, അവൻ ഒരു മർത്യനാകുന്നു. അവന് സ്വയം അവനെ താഴ്ന്ന നിലയിൽ കൊണ്ടുവരാൻ കഴിയുകയില്ല. കാരണം അവന് തീരെ താഴ്ന്ന നിലയിൽ എത്തുമ്പോൾ ആദ്യത്തെ കാര്യം നിങ്ങൾക്കറിയാമോ, അവന് മറ്റാരെങ്കിലും അതുപോലെ ചെയ്തിട്ടുള്ളത് സൂചിപ്പിക്കേണ്ടതായി വരും. അപ്പോൾ അവൻ സ്വയം അവനെ തന്നെ ഉയർത്താൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? എന്നാൽ ദൈവത്തിങ്കൽ മേലേക്കുള്ള വഴി ആദ്യം താഴേക്കായിട്ടാകുന്നു. ലോകത്തിലുള്ള ബുദ്ധിമാന്മാർ അവരുടെ ബുദ്ധി കൊണ്ട് അവനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിൽ കൂടി അവർ അവനിൽ നിന്നും കൂടുതൽ അകന്ന് കയറിപ്പോവുകയാണ് ചെയ്യുന്നത്. നോക്കൂ, ലോകത്തിലെ ബുദ്ധിമാന്മാർ അവർ ഗണിതശാസ്ത്രമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ട് വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. ഓർക്കുക, അവനത് വേദപുസ്തകത്തിൽ പോലും ഇട്ടിട്ടുണ്ട്. അത് വെളിപാട് അല്ല, ക്ഷമിക്കണം, യെശയ്യാവ് 35 അത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതത്രയും ലളിതമായിട്ട് ഒരു ഭോഷനായ വ്യക്തിക്ക് പോലും അത് മനസ്സിലാക്കാൻ കഴിയും. നോക്കൂ, ഓ ഭോഷന്മാർ പോലും വഴിതെറ്റിപ്പോകുകയില്ല. ബുദ്ധിമാൻ അവരുടെ വിവേകം കൊണ്ട് അത് വിട്ടു ദൂരത്തായി പോകുകയും അവരുടെ ബുദ്ധി കൊണ്ട് അവനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിൽ കൂടെ അവനിൽ നിന്നും വളരെ ദൂരത്തായി അകന്നു പോകുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇത് മറന്നുപോകരുത്, ഇത് ടേപ്പുകളിലായിരിക്കുന്നു. നോക്കൂ, ബുദ്ധിമാൻ അവരുടെ വിവേകത്താൽ അവനെ കണ്ടുപിടിക്കാൻ അത്രയും ദൂരത്ത് പോകുകയും അവരുടെ ബുദ്ധിയാൽ അവനെ കാണാതെ വിട്ടുപോകുകയും ചെയ്യുന്നു. അവർക്ക് മഹാനായിരിക്കുന്നത്രയും എളിമയായിരിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് അവനെ കണ്ടുപിടിക്കാൻ കഴിയും. നിങ്ങൾക്ക് വലുതായിരിക്കുന്നത്രയും ചെറുതായിരിക്കാൻ കഴിഞ്ഞാൽ അത് മനസ്സിലായോ? നിങ്ങൾക്കറിയാമോ, യഥാർത്ഥത്തിൽ സത്യം അതാകുന്നു. ഞാൻ മഹാന്മാരായ ആളുകളുടെ കാര്യാലയങ്ങളിലും അതുപോലെയുള്ളിടത്തും പോയിട്ടുണ്ട്. അവർ വാസ്തവമായും മഹാന്മാരായ വ്യക്തികളും രാജാക്കന്മാരും ഭരണാധിപന്മാരും രാജാധിപന്മാരും അങ്ങനെയുള്ള വലിയ മഹാന്മാരുമാകുന്നു. അതുകൂടാതെ വസ്ത്രങ്ങൾ മാറി ധരിക്കാൻ പോലുമില്ലാത്ത വ്യക്തികളുടെ അടുക്കലും പോയിട്ടുണ്ട്. ഒരുപക്ഷെ ഏതെങ്കിലും ശുശ്രൂഷകൻ ഇതിനെക്കുറിച്ച് എന്നോട് തർക്കിക്കാൻ ആഗ്രഹിച്ചെന്നിരിക്കാം. അവരെ കൂടാതെ ലോകം മുമ്പോട്ട് ഓടുകയില്ലെന്ന് അവർ ചിന്തിക്കുന്നു. നോക്കൂ, അതെല്ലാം തല ഊതി വീർപ്പിച്ചവർ മാത്രമാകുന്നു. നോക്കൂ, എന്നാൽ ഒരു വലിയ മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളാണ് വലിയ മനുഷ്യനെന്ന് നിങ്ങളെ കൊണ്ട് ചിന്തിക്കുന്നതിനായി ശ്രമിക്കും. മനസ്സിലായോ? അവന് സ്വയം തന്നെത്താൻ എളിമയാക്കാൻ കഴിയും. അങ്ങനെ ദൈവം അത്രയും മഹാനായിട്ട് സ്വയം അവനെ തന്നെ അത്രയും എളിമയിലായിട്ട് അത്രയും ദൂരം ഒരു മനുഷ്യൻ ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്ത ഒരു സ്ഥാനത്തേക്ക് തന്നെ തന്നെ എളിമനാക്കി. നിങ്ങൾ നോക്കൂ അത്രമാത്രം. അങ്ങനെ അവരവനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവരവനെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുകയും ഒരു കലാബിരുദം പ്രാപിപ്പിക്കുകയും ചെയ്യുന്നു. അവരത് വേദപുസ്തകത്തിലെ ഒരു വേദശാസ്ത്ര പദപ്രയോഗ പദ്ധതിയിൽ കൂടെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. അതുകൂടാതെ അവർ വിദ്യാഭ്യാസ പദ്ധതികളും വിഭാഗീയ സഭകളുടെ പദ്ധതികളാലും കാര്യങ്ങളെ മനോഹരമാക്കുന്നതിൽ കൂടിയും കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. അവൻ അവിടെ എങ്ങുമില്ല. നിങ്ങൾ വായുവിനോട് യുദ്ധം ചെയ്യുന്നു. അത്രമാത്രം, നിങ്ങൾ അതിൽ നിന്ന് മാറി അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അവർക്ക് മഹാനായിരിക്കുന്നത്രയും എളിമയുള്ളവരാണെങ്കിൽ അതേ നിലയിൽ എളിമയിൽ അവനെ കണ്ടുപിടിക്കാൻ കഴിയും. എന്നാൽ നിങ്ങൾ ബുദ്ധിയുടെ പാതയിലേക്ക് പോകുന്നിടത്തോളം നിങ്ങൾ അവനിൽ നിന്നും അകലുകയാണ് ചെയ്യുന്നത്. ആ കാര്യം നിങ്ങൾക്ക് തെറ്റിപ്പോകാതിരിക്കത്തക്ക വിധം ഞാനിപ്പോൾ എടുക്കട്ടെ. നിങ്ങൾ ദൈവത്തെ ബുദ്ധിയിൽ കൂടെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നിടത്തോളം അത് ഏദൻ തോട്ടത്തിൽ വെച്ചായിരുന്നതുപോലെ, അത് മോശയുടെ കാലത്തായിരുന്നതുപോലെയും, അത് നോഹയുടെ കാലത്തായിരുന്നതുപോലെയും, അത് ക്രിസ്തുവിന്റെ കാലത്തായിരുന്നതുപോലെയും, യോഹന്നാന്റെ കാലത്തായിരുന്നതുപോലെയും, അപ്പോസ്തലന്മാരുടെ കാലത്തായിരുന്നതുപോലെയും ഇന്ന് ഈ കാലത്തായിരിക്കുന്നതുപോലെയുമാകുന്നു. നിങ്ങളത് സങ്കല്പിക്കാൻ ശ്രമിക്കുമ്പോൾ, ബുദ്ധി കൊണ്ട് നിങ്ങളവനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ, നിങ്ങൾ എല്ലാ സമയത്തും അവനിൽ നിന്ന് കൂടുതൽ അകന്നകന്നു പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അത് ചെയ്യുന്നതിന് യാതൊരു വഴിയുമില്ല. അത് സ്വീകരിക്കുക മാത്രം ചെയ്യുക. നോക്കൂ, അത് വിശ്വസിക്കുക മാത്രം ചെയ്യുക. അത് മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. വളരെയധികം കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് എനിക്ക് അധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകയോ മനസ്സിലാകുകയോ ചെയ്യുന്നില്ല? ഇവിടെ ഇരിക്കുന്ന ഈ ചെറുപ്പക്കാരനായ വ്യക്തി എനിക്ക് കഴിക്കാൻ കഴിയാവുന്ന അതേ ആഹാരം കഴിക്കുകയും ഇവിടെ ഇതാ തല നിറയെ മുടിയുമായിട്ടിരിക്കുന്നു. എന്നാൽ എന്റെ തലയിൽ മുടിയില്ലാത്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഞാനത് മനസ്സിലാക്കുന്നില്ല. കാൽസ്യമാണ് അതിന് കാരണമെന്ന് അവർ പറയുന്നു. എന്നാൽ എനിക്ക് നഖം വെട്ടാതെ ഇരിക്കാനും എന്നാൽ വെട്ടിക്കളയാൻ തലയിൽ മുടി പോലുമില്ല. എനിക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതൊരു പഴഞ്ചൊല്ല് പറയുന്നത് പോലെയാണ്. ഗൌരവമേറിയ കാര്യങ്ങളുടെ സ്ഥാനത്ത് നിന്നും മാറാൻ ശ്രമിച്ചതല്ല ഇത്, ഗൌരവമേറിയതാകുന്നു. എന്നാൽ ഞാൻ ഇതുവരെയും മുദ്രയെക്കുറിച്ച് പറയാൻ തുടങ്ങിയിട്ടില്ല. ഒരു കറുത്ത പശു പച്ചപ്പുല്ല് തിന്നിട്ട് വെളുത്ത നിറമുള്ള പാല് തരികയും പാല് കടയുമ്പോൾ മഞ്ഞ നിറമുള്ള വെണ്ണയും കിട്ടുന്നത് എങ്ങനെയാണ്? എനിക്ക് തീർച്ചയായും അത് വിശദീകരിക്കാൻ കഴിയുന്നതല്ല. നോക്കൂ, കാരണം എന്താണെന്നാൽ നോക്കൂ, ഓരോന്നും മറ്റൊന്നിൽ നിന്നും ഉണ്ടാകുന്ന ഓരോ ഉത്പന്നമാകുന്നു. അതെങ്ങനെ ഉണ്ടാകുന്നുവെന്ന് എനിക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ല. എപ്രകാരം രണ്ട് താമരകൾ നിൽക്കുകയും അല്ലെങ്കിൽ ഒരേ ചെടിയിൽ നിന്നുള്ള രണ്ട് പൂവുകൾ, ഒന്ന് ചുവന്നതും മറ്റേത് മഞ്ഞയും, ഒന്ന് തവിട്ടും ഒന്ന് നീലയും എങ്ങനെയായിരിക്കാൻ കഴിയുമെന്ന് എനിക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ല. എനിക്കത് മനസ്സിലാകുന്നില്ല. അവയുടെ മേൽ ഒരേ സൂര്യൻ തന്നെ, എവിടെ നിന്നാണ് നിറങ്ങൾ വരുന്നത്? നോക്കൂ, എനിക്കത് വിശദീകരിക്കാൻ കഴിയുന്നില്ല. എന്നാൽ നിങ്ങൾക്കത് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു മഹാനായ വേദശാസ്ത്ര പണ്ഡിതന് ഈ ലോകം ഭ്രമണപഥത്തിൽ എങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുവെന്ന് എന്നോട് വിശദീകരിച്ചു തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ശാസ്ത്രീയപരമായി ഒരു പന്തെടുത്ത് കറക്കി വായുവിലേക്ക് എറിയാൻ കഴിയും. അതേ സ്ഥാനത്ത് തന്നെ അത് രണ്ടാമതൊരു പ്രാവശ്യം കൂടി വട്ടം ചുറ്റിക്കറങ്ങുവാൻ കഴിയുമോ എന്ന് ഞാൻ ആശിക്കുന്നു. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുകയില്ല. എന്നിരിക്കലും 20 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സൂര്യഗ്രഹണം മിനിറ്റ് തെറ്റാതെ പറയാൻ അത്രയും സമ്പൂർണമായി അത് സ്ഥാനനിർണയം ചെയ്തിരിക്കുന്നു. സമയക്ലിപ്തത പ്രാപിക്കുന്നതിന് അവർക്കൊരു വാച്ചോ ഘടികാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും യന്ത്രോപകരണങ്ങളോ ഇല്ലാതെ അത് അത്രയും സമ്പൂർണമായിരിക്കുന്നു. എന്നിട്ടും ഇന്നും അത് അതേ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു. അതിനുശേഷം അത് പിന്നിലേക്ക് ചായുന്നു. അത് സ്വല്പമെന്ന് അതിനെ നേരെയാക്കാൻ എന്തായിരിക്കും? അതെ, അത് നിങ്ങളെ തന്നെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്നതാകും. നോക്കൂ, അതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിയെടുത്തുകൊണ്ട് ശ്രമിക്കരുത്. അവൻ പറയുന്നത് എന്താണോ അത് വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിങ്ങൾ എത്രയും അധികം എളിമപ്പെടുന്നുവോ അവിടെയാണ് നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ കഴിയും. ഇപ്പോൾ ഞാൻ അതിനുവേണ്ടി നന്ദിയുള്ളവനാകുന്നു. അവനാകുന്നതും അവൻ സ്വയം എളിമയാക്കിയതിലും നന്ദിയുള്ളവനാകുന്നു. ഇപ്പോൾ 6:9 നാം കാണുന്നു. ഞാനിതിപ്പോൾ തുടങ്ങട്ടെ. അവൻ 5 പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൻ കീഴിൽ കണ്ടു. ശ്രദ്ധിക്കുക, ഇവിടെ മറ്റൊരു മൃഗമോ ഒരു ജീവിയോ ഈ 5 പൊട്ടിക്കുന്നത് വിളിച്ചു പറയാൻ എടുത്തു പറയപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഓർക്കുക, അത് 4 ഉണ്ടായിരുന്നു, അത് 1 രണ്ടിലും 3 ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ യാതൊന്നുമില്ലായിരുന്നു. നോക്കൂ, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മുദ്രകളിൽ ഒന്നിലേക്ക് തിരികെ പോയി വായിച്ചു നോക്കാം. നമുക്ക് 4 തിരികെ പോയി നോക്കാം. നോക്കൂ, അത് 7 4 പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4 പറയുന്നത് ഞാൻ കേട്ടു. 3 പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3 പറയുന്നത് ഞാൻ കേട്ടു. 2 പൊട്ടിച്ചപ്പോൾ വരിക, 1 പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4 ഒന്ന് പറയുന്നത് ഞാൻ കേട്ടു. എന്നാൽ നാം 5 അവിടെ യാതൊരു ജീവിയുമില്ല. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവൻ 5 തുറന്നപ്പോൾ ഞാൻ യാഗപീഠത്തിന് കീഴിലായി. നമുക്ക് എളുപ്പമാകാം. നോക്കൂ, ഇവിടെ യാതൊരു ജീവിയുമില്ല. ഒരു ജീവി അധികാരത്തെ പ്രതിനിധീകരിക്കുന്നു, അത് നമുക്കറിയാം. നോക്കൂ, അവിടെ യാതൊരു ജീവിയും പ്രാണിയുമില്ല.
We find out in studying the revelation in the churches that the one of them had
ഇപ്പോൾ സഭാകാലങ്ങളുടെ വെളിപാട് നാം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവയിൽ ഒരു സിംഹമായിരുന്നുവെന്നും മറ്റൊന്ന് കാളയായിരുന്നുവെന്നും മറ്റൊന്ന് മനുഷ്യനായിരുന്നുവെന്നും മറ്റൊന്ന് കഴുകനായിരുന്നുവെന്നും ഈ ജീവികളെക്കുറിച്ച് നാം കണ്ടിരുന്നു.
We find out in the church ages that those four
സഭാകാലഘട്ടങ്ങളിൽ ആ 4 4 അപ്പോസ്തല പ്രവൃത്തികൾക്ക് ചുറ്റുമായി നിൽക്കുന്നത് മരുഭൂമിയിൽ സമാഗമന കൂടാരത്തിന് ചുറ്റുമായി നിൽക്കുന്നത് പോലെ തന്നെയെന്ന് നാം കണ്ടിരുന്നു. നിങ്ങളത് മനസ്സിലാക്കുന്നു, കാരണം ഞാനതിലേക്ക് പോകുന്നതിനു വേണ്ടി സമയമെടുക്കുന്നില്ല. അത് നാം ഇവിടെ വരച്ച് ശരിക്കും കൃത്യമായ രീതിയിൽ അത് കാണിച്ചിരുന്നു. അത് മരുഭൂമിയിൽ നിയമപ്പെട്ടകം വിശുദ്ധ സ്ഥലത്ത് കാത്തു സൂക്ഷിക്കപ്പെട്ടിരുന്നതുപോലെ കുഞ്ഞാടും വചനത്തെയും വചനം അതുപോലെ തന്നെ നിറവേറുന്നതിനെയും അവർ കാത്തു സൂക്ഷിച്ചിരുന്നു. ഇപ്പോൾ ഇസ്രായേലിന്റെ ഗോത്രങ്ങൾക്ക് കൊടുത്തിരുന്ന അതേ നിറങ്ങളാൽ നാം അത് സ്ഥാന നിർണയം ചെയ്തു പോലും കണ്ടിരുന്നു. 7 സഭാകാലഘട്ടങ്ങൾ കേട്ടിട്ടുള്ളവർ എത്ര പേരിവിടെയുണ്ട്? അതിൽ ഏറെക്കുറെ 3/2 എന്ന് അനുഭവിക്കുന്നു.
ദ നേച്ചർ ഓഫ് ദ ബീസ്റ്റ്
ശ്രദ്ധിക്കുക, ആ ജീവികളുടെ സ്വഭാവം തന്നെ കൃത്യമായും ഒരു ഗോത്രത്തിന്റെ അടയാളവും ആ രീതിയിൽ 12 ഗോത്രങ്ങളും 4 ഒരു വശത്തായും അല്ലെങ്കിൽ 3 ഗോത്രങ്ങൾ ഓരോ വശത്തായി അണിനിരത്തിയിരുന്നു. ഈ 4 ജീവികളും 4 ദിക്കുകളിലായിരുന്നു ഇസ്രായേൽ ഗോത്രങ്ങളെ കാവൽ ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് നാം സുവിശേഷങ്ങളെ എടുത്തിട്ട് അത് കൃത്യമായി കാണിച്ചിരുന്നു. നിങ്ങൾ പെട്ടകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ ഉടമ്പടിയുടെ പെട്ടകത്തെ കാവൽ ചെയ്ത് സൂക്ഷിച്ചിരുന്നു. അതിനുശേഷം നാം പുതിയ സഭയുടെ ഉടമ്പടി കണ്ടിരുന്നു. അതിന്റെ മരുഭൂമിയിലുള്ള പ്രതിനിധാനം പരിശുദ്ധാത്മാവാകുന്നു. രക്തം പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടി തിരികെ അയച്ചു. ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ ഈ 4 ജീവികൾ പ്രതിനിധാനം ചെയ്തുകൊണ്ട് കാവൽ ചെയ്തിരുന്നു. അവയുടെ സ്വഭാവം 4 സുവിശേഷങ്ങളുടെ സ്വഭാവം പോലെ തന്നെ കൃത്യമായും ശരിയായി അത് നാം കണ്ടിരുന്നു. ഒന്ന് സിംഹത്തോട് സംസാരിക്കുന്നു, ഒന്ന് കാളയോടും, അങ്ങനെ ഓരോന്നായി 4 സുവിശേഷങ്ങളാകുന്നു. അവിടെയാകുന്നു അത്. 4 സുവിശേഷങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സംരക്ഷണമാകുന്നു. ആമേൻ. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇതെന്നെ തടുത്തിരുന്നു. കാരണം ഏകദേശം 6 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഒരു മഹാനായ വ്യക്തി പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം സഭയുടെ ഒരു ചട്ടക്കൂട് മാത്രമായിരുന്നു. അപ്രകാരം പറഞ്ഞ പലവട്ടം ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു പ്രാസംഗികനും ഒരു ഉപദേഷ്ടാവും മാത്രമല്ല, എല്ലായിടത്തും ജനങ്ങൾ വായിച്ചിട്ടുള്ള പല പ്രസിദ്ധ പുസ്തകങ്ങളുടെയും രചയിതാവായ ഈ പദവിയിലുള്ള ഒരു മാന്യ വ്യക്തി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം സഭയിൽ പഠിപ്പിക്കുന്നതിന് യോജിച്ചതല്ല എന്ന് പറയുന്നത് വളരെ വിചിത്രമാകുന്നു.
When the Acts of the Apostles is the very foundation of it. Not the framework, the foundation. Because the Bible says that
അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം യഥാർത്ഥത്തിൽ ചട്ടക്കൂടല്ല, അത് അതിന്റെ അടിസ്ഥാനമാകുന്നു. കാരണം വേദപുസ്തകം പറയുന്നു, ദൈവത്തിന്റെ അടിസ്ഥാനം അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ പണിതിരിക്കുന്നു. ക്രിസ്തു അതിന്റെ തലയും മൂലക്കല്ലുമാകുന്നു. ഇവിടെ ഈ വ്യക്തി എഴുന്നേറ്റ് നിന്ന് ആ പ്രസ്താവന നടത്തിയപ്പോൾ എന്റെ ഹൃദയം ക്ഷയിച്ചുപോയി. ഇതിൽ യാതൊരു അത്ഭുതവുമില്ല എന്ന് ഞാൻ ഓർത്തുപോയി. എന്നാൽ ഞാനതിപ്പോൾ മുദ്രകളിൽ കാണുന്നു. അതപ്പോൾ വെളിപ്പെട്ടിരുന്നില്ല അത്രമാത്രം. അതുകൊണ്ട് അവിടെ അവർ നിന്നിരുന്നു. എന്നാൽ എന്തോ അവിടെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവർ കാവൽ നിന്നിരുന്നു. നാം മത്തായിയുടെ 28:19 കടന്നിട്ട് മത്തായിയുടെ സുവിശേഷത്തിൽ കൂടി അത് നോക്കി വരുമ്പോൾ അത് സിംഹത്തെ പ്രതിനിധാനം ചെയ്ത് കാണുന്നു. അങ്ങനെ മുമ്പോട്ട് വരുമ്പോൾ അവർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയിരുന്നത് എന്തുകൊണ്ടാണെന്ന് നാം കാണുന്നു. അവിടെ അവൻ അതേ തിരുവെഴുത്തുമായിട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനത്തിന്റെ പവിത്രതയെ കാത്തു സൂക്ഷിച്ചു നിന്നിരുന്നു. ശരി, ഞാൻ സഭാകാലഘട്ടങ്ങളെ ഇപ്പോൾ വിടുകയാകുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ നാം ഇപ്പോൾ ഈ 5 മുദ്രയിൽ കടക്കുമ്പോൾ അവിടെ യാതൊരു കുതിരസവാരിക്കാരനോ ഒരു ജീവിയോ അത് വിളിച്ചറിയിക്കുന്നതിന് അവിടെ ഉണ്ടായിരുന്നില്ല. യോഹന്നാൻ അവിടെ കുഞ്ഞാടിത് തുറക്കുകയും യോഹന്നാൻ അത് കാണുകയും ചെയ്തു. അവിടെ വരിക, വന്നു കാണുക എന്ന് പറയുന്നതിന് ആരും ഉണ്ടായിരുന്നില്ല. ശ്രദ്ധിക്കുക, ജീവിക്കുന്ന പ്രാണിയുടെ യാതൊരു ശക്തിയുമില്ലായിരുന്നു. അല്ലെങ്കിൽ അതുപോലെ 6 മുദ്രയിലും അത് തുറക്കുന്നത് വിളിച്ചറിയിക്കാൻ ഒരു ജീവി ഉണ്ടായിരുന്നില്ല. അതുപോലെ 7 മുദ്രയിലും ഒരു ജീവി അത് വിളിച്ചറിയിക്കുന്നതിനുണ്ടായിരുന്നില്ല. അത് വിളിച്ചറിയിക്കുന്നതിന് യാതൊരു ശക്തിയുമില്ലായിരുന്നു. നോക്കൂ, ആരും അത് ചെയ്തിരുന്നില്ല. ശ്രദ്ധിക്കുക, 4 മുദ്രയ്ക്ക് ശേഷം അത് വിളിച്ചറിയിക്കുന്നതിന് ഒരു ജീവനുള്ള പ്രാണിയുടെ ശക്തി 5, 6, 7 ഉണ്ടായിരുന്നില്ല അത്രമാത്രം.
I love this. As in the times of the rider of the 4 horses.
ഇപ്പോൾ ശ്രദ്ധിക്കുക, ഞാനിത് ഇഷ്ടപ്പെടുന്നു. കുതിരസവാരിക്കാരൻ ഒരുവനായിക്കൊണ്ട് 4 വ്യത്യസ്ത കുതിരകളുടെ പുറത്ത് മാറി മാറി സവാരി ചെയ്യുമ്പോൾ ഒരു ജീവി ആ ശക്തിയെ വിളിച്ചറിയിക്കുന്നു. ഓരോ വട്ടവും സവാരിക്കാരൻ കാലുകവച്ച് മറ്റൊരു കുതിരപ്പുറത്ത് കയറി ഓടിച്ചു പോയപ്പോൾ ഓരോ ജീവി വന്ന് അത് വിളിച്ചറിയിച്ചിരുന്നു. അതൊരു വലിയ രഹസ്യമാകുന്നു. അതാകുന്ന രഹസ്യം എന്തുകൊണ്ടാണ്? രഹസ്യം വിളിച്ചറിയിക്കുകയാകുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് 5 മുദ്രയിൽ അത് വിളിച്ചു പറയാൻ ഒരു ജീവിയില്ലാതിരുന്നത്? കർത്താവ് യേശു എനിക്കിന്ന് അല്ലെങ്കിൽ ഇന്ന് രാവിലെ എനിക്ക് നൽകിയ വെളിപാടിനനുസരിച്ച് ഇതാ അതിവിടെയാകുന്നു. അതായത് സഭാകാലങ്ങളെ കുറിച്ചുള്ള രഹസ്യങ്ങളെല്ലാം ഈ സമയത്തോടുകൂടി നേരത്തെ അവസാനിച്ചു കഴിഞ്ഞിരിക്കും. ഈ സമയത്ത് എതിർക്രിസ്തുവിനെ കുറിച്ചുള്ള രഹസ്യം വെളിപ്പെട്ടിരിക്കും. എതിർക്രിസ്തു അവന്റെ അവസാനത്തെ സവാരി ചെയ്ത് കഴിഞ്ഞിട്ട് നാം അവനെ ഒരു മഞ്ഞ കുതിരപ്പുറത്ത്, അവന്റെ നിറങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർന്ന മഞ്ഞ കുതിരപ്പുറത്ത് നാശത്തിലേക്ക് സവാരി ചെയ്തു പോകുന്നത് നാം കണ്ടിരിക്കുന്നു. നാം കാഹളങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നാം അതിൽ കൂടി കടക്കുന്നതാണ്. ഇപ്പോൾ അതേക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ നമുക്ക് വിഷയത്തിൽ നിന്നും വീണ്ടും അകന്നു പോകാനിടയാകും. അങ്ങനെ അവൻ പോവുകയും സവാരി ചെയ്യുകയും ചെയ്യുന്നു. ആ കാരണത്താലാണ് അവിടെ ആരും ഇല്ലാതിരുന്നത്. അതെഴുതിയിരുന്നില്ല, കാരണം എന്തിനോ എന്തോ കാരണങ്ങൾ ഉണ്ടായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ ഓർക്കുക, ആദ്യമേ തുടക്കത്തിൽ തന്നെ ഒരു കാരണം കൂടാതെ യാതൊന്നും ഉണ്ടായിരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരു ചെറിയ തുള്ളി മഷിയുടെ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. ഇപ്പോൾ നിങ്ങൾക്കതിന്റെ കാരണം കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാകുന്നു. ഈ മുദ്ര തുറക്കുമ്പോഴും അവിടെ ഒരു ജീവിയോ ഒരു ശക്തിയോ അത് പ്രഖ്യാപിക്കാനില്ലാതിരുന്നതിന് എന്തോ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. ദൈവത്തിന് മാത്രമേ അത് വെളിപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അത്രമാത്രം, കാരണം അതെല്ലാം അവനിൽ കിടക്കുന്നു. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവനത് വെളിപ്പെടുത്തുന്നതിന്റെ കാരണം അത് വീണ്ടെടുപ്പിന്റെ പുസ്തകത്തിന്റെ രഹസ്യമായതിനാലാകുന്നു. എതിർ ക്രിസ്തു വെളിപ്പെട്ടിരിക്കുന്നിടത്തോളം അതേസമയത്ത് തന്നെ സഭ പോയി കഴിഞ്ഞിരിക്കും. അങ്ങനെ ഈ കാര്യങ്ങളൊന്നും തന്നെ സഭാകാലഘട്ടത്തിന്റെ സമയത്ത് സംഭവിക്കുന്നതുമില്ല. അത് ശരിയാണ്, അവർ സഭാകാലഘട്ടത്തിൽ നിന്ന് മാറി സംഭവിക്കുന്നു. ഈ സമയത്ത് സഭ പരിപൂർണമായും മേഘങ്ങളിലേക്ക് എടുക്കപ്പെട്ടിരിക്കും. സഭ വെളിപ്പാടിന്റെ 4-ാം അധ്യായത്തിൽ എടുക്കപ്പെടുകയും 19-ാം അധ്യായത്തിൽ അതിന്റെ രാജാവിനോടൊപ്പം തിരികെ വരുന്നതുവരെ അവിടെ കാണപ്പെടുന്നില്ല. എന്നാൽ ഈ മുദ്രകൾ എന്ത് സംഭവിച്ചിരുന്നു എന്നും എന്താകുന്നുവെന്നും എന്തായിരിക്കും എന്നും വെളിപ്പെടുത്തുന്നു. ഇപ്പോൾ ഈ സഭാകാലഘട്ടങ്ങളിൽ എന്തായിരിക്കും എന്ന് ഈ മുദ്രകൾ വെളിപ്പെടുത്തി തരുന്നു. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. അവന്റെ കുതിരസവാരിക്കാരന്റെ 4 ഘട്ടങ്ങളും വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. എതിർ ക്രിസ്തുവിന്റെ 4 ഘട്ടങ്ങളിലുള്ള സവാരിയും ഈ സമയത്ത് വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നതിനാൽ അവർക്കിനിയും ഒരു ജീവിയുടെ ആവശ്യമില്ല. ദൈവത്തിന്റെ ജീവനുള്ള 4 ജീവികൾ കുതിരസവാരിക്കാരൻ പുറപ്പെട്ടു പോയപ്പോഴെല്ലാം അത് വിളിച്ചറിയിച്ചിരുന്നു. 4 ജീവികൾ 4 അധികാരങ്ങളാകുന്നു. ഇപ്പോൾ വേദപുസ്തക സംബന്ധമായ പ്രതിരൂപങ്ങൾ അനുസരിച്ച് മൃഗം വ്യാഖ്യാനിച്ച് അർത്ഥമാക്കുന്നത് അധികാരമാകുന്നു. ഇപ്പോൾ നമുക്കത് സൂക്ഷ്മമായി പരിശോധിച്ചു നോക്കാം. വേദപുസ്തകത്തിലെ 4 ജീവികൾ ജനങ്ങളുടെ മധ്യയുള്ള അധികാരത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇപ്പോൾ ദാനിയേലിന്റെ പുസ്തകത്തിൽ നാം നോക്കുകയാണെങ്കിൽ അവനൊരു ആധിപത്യം ഉയർന്നു വരുന്നതായി കണ്ടത് ഒരു കരടി തന്റെ പാർശ്വം ഉയർത്തി ഒരു വാരിയല് കടിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടായിരുന്നു. പിന്നീട് അവൻ മറ്റൊരു ശക്തി ഉയർന്നു വരുന്നത് കണ്ടു. അതൊരു കോലാടായിരുന്നു. അത് എന്തിനെയോ പ്രതിനിധാനം ചെയ്തിരുന്നു. അതിനുശേഷം മറ്റൊരു ശക്തി ഉയർന്നു വന്നു. അത് പുള്ളിപ്പുലിക്ക് സദൃശ്യത്തോടും അനേകം തലകളോടും കൂടിയായിരുന്നു. അതൊരു വിശേഷപരമായ രാജ്യത്വത്തെ പ്രതിനിധാനം ചെയ്തിരുന്നു. അതിനുശേഷം മറ്റൊന്ന് ഉയർന്നു വരുന്നത് അവൻ കണ്ടു. അത് ഭയങ്കര പല്ലുകളോടുകൂടിയ ഒരു സിംഹമായിട്ട് അത് ശേഷമുള്ളതിനെ കാലുകൊണ്ട് ചവിട്ടിക്കളഞ്ഞു. അത് മൊത്തമായിട്ട് മറ്റൊരു അധികാരത്തെ പ്രതിനിധീകരിച്ചിരുന്നു. അതിൽ നിന്ന് ഒന്ന് നെബുക്കദ്നേസർ രാജാവിന്റെ ആധിപത്യമായിരുന്നു, മറ്റൊന്ന് ഒരു സ്വപ്നത്തോട് സാദൃശ്യമായിരുന്നു. ദാനിയേൽ ഒരു ദർശനം കണ്ടു, നെബുക്കദ്നേസർ ഒരു സ്വപ്നം കണ്ടു. എന്നാൽ ദാനിയേൽ അവന്റെ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുകയും അത് ദർശനത്തിൽ കണ്ട പ്രകാരം തന്നെ ശരിയായിരുന്നു. ആമേൻ. ഓ, എന്ത് സംഭവിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് നന്നായിരുന്നു. നാം ഇവിടെ വിട്ടു പോകുന്നതിന് മുമ്പ് എന്താണ് സംഭവിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? 6 സ്വപ്നങ്ങൾ നേരെ വന്നിട്ട് ഒരു ദർശനത്തോടുകൂടി കൃത്യമായിരുന്നു. ആമേൻ. നോക്കൂ, ഒരു സ്വപ്നം വ്യാഖ്യാനിക്കപ്പെടുന്നത് ഒരു ദർശനമാകുന്നു. എന്തുകൊണ്ടാണെന്നാൽ ഒരുപക്ഷെ ഒരു വ്യക്തി ഒരു ഉപബോധ മനസ്സോടുകൂടി ജനിച്ചിരിക്കെ അവനത് കാണുമ്പോൾ ഉണർന്നിരിക്കുകയും അപ്പോൾ ദൈവം അവന്റെ ഉപബോധ മനസ്സിൽ കടന്നു ചെല്ലുകയും അവനോട് സംസാരിക്കുകയും ചെയ്യുന്നു. അത് അവൻ ഈ അന്ത്യകാലത്ത് സ്വപ്നങ്ങളിൽ കൂടിയും ദർശനങ്ങളിൽ കൂടിയും തന്റെ ജനങ്ങളെ സന്ദർശിക്കുമെന്ന് വാക്തത്വം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഒരു ദർശനത്തിൽ നിങ്ങൾ വിശാലമായി ഉണർന്നിരിക്കുകയും ഇപ്രകാരം നിൽക്കുകയും ചില വിശേഷ കാര്യങ്ങൾ വെളിപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ നിന്നുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അവരോടത് പറയുന്നു. നോക്കൂ, എന്താണ് സംഭവിച്ചതെന്നും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും മറ്റുമുള്ള കാര്യങ്ങളാകുന്നു. എന്നാൽ ഇപ്പോൾ ഒരു സ്വപ്നത്തിൽ അത് നിങ്ങൾ ഉറങ്ങുമ്പോഴായിരിക്കും. നിങ്ങളുടെ അഞ്ച് ഇന്ദ്രിയങ്ങളും പ്രവർത്തനരഹിതമായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിലായിരിക്കും. നിങ്ങൾ എവിടെയോ ആയിരിക്കുന്നു. കാരണം നിങ്ങൾ തിരികെ എത്തുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നുവെന്ന് നിങ്ങൾ ഓർക്കുന്നു. നിങ്ങളുടെ ജീവകാലം മുഴുവൻ അത് ഓർത്തിരിക്കും. അതുകൊണ്ട് അത് നിങ്ങളുടെ ഉപബോധ മനസ്സാകുന്നു. അതുകൂടാതെ അത് കോൺഗ്രസ് അംഗമായ ഉപ്ഷ പറയുന്നത് പോലെയാണ്, നിങ്ങൾക്കാകാൻ കഴിയാത്ത ഒന്നായി തീരുവാൻ നിങ്ങൾക്ക് കഴിയില്ല. അത് ശരിയായ ഒരു കാര്യം തന്നെയാണ്. അതിനുശേഷം നിങ്ങൾ ഒരു ദർശകനായി ജനിക്കുകയാണെങ്കിൽ ആ രണ്ട് ബോധവും തമ്മിൽ ഒരുമിച്ചായിരിക്കും. അതൊന്നിവിടെ അഞ്ചിന്ദ്രിയങ്ങളോടുകൂടെ സജീവമായിരിക്കുകയും രണ്ടാമത്തേത് നിങ്ങൾ ഉറക്കത്തിലായിരിക്കുമ്പോൾ അഞ്ചിന്ദ്രിയങ്ങളോടുകൂടെ നിർജീവമായിരിക്കുകയും ചെയ്യുകയില്ല. എന്നാൽ അവ രണ്ടും നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ഒരുമിച്ചായിരിക്കുകയും നിങ്ങൾക്കുറങ്ങാൻ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇപ്രകാരം പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നിങ്ങൾക്കുറങ്ങാൻ പോകേണ്ട ആവശ്യമില്ല. ഉറങ്ങുന്നതിന് അവിടെ വേണ്ടത്ര സൌകര്യമില്ല. നിങ്ങൾക്ക് ആ രീതിയിലായിരിക്കാൻ കഴിയുകയുമില്ല. കൃപാവരങ്ങളും വിളിയും ദൈവത്താൽ മുൻനിശ്ചയിക്കപ്പെട്ടതാണ്. അവയെല്ലാം ദൈവത്തിന്റെ കൃപാവരങ്ങളും വിളിയും അനുതാപം പോലും കൂടാതെ ലഭിക്കുന്നതാണ് എന്ന് വേദപുസ്തകം പറയുന്നു. അവയെല്ലാം ലോക സ്ഥാപനത്തിന് മുമ്പേ മുൻ നിർണയിക്കപ്പെട്ടതാകുന്നു. അങ്ങനെ ഇപ്പോൾ നാം കാണുന്നത് ഒരു മൃഗം ദാനിയേൽ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് ഒരധികാരം ജനങ്ങളുടെ ഇടയിൽ ഉയർന്നു വരുന്നതാണ്. ശരി, യോഹന്നാന്റെ ദർശനത്തിലും ഇവിടെ രാജ്യങ്ങളും അധികാരങ്ങളും ഉയർന്നു വരുന്നതാണെന്ന് കാണിക്കുന്നു. അത് വെളിപാടിന്റെ 13 ഒരു കുഞ്ഞാടിനെ പോലെ അമേരിക്ക ഉയർന്നു വരുന്നതാണ്. നിങ്ങൾ വേറൊന്നും കൂടി അറിയണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേക്കാം, കൊള്ളാം. നിങ്ങൾ രാജ്യാധികാരികളെ കുറിച്ച് പറയുകയാണ്. എന്നാൽ ഒരു ജീവി പരിശുദ്ധമായ ശക്തിയെയും പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കതറിയാമോ?
റിബെക്കായി
ശ്രദ്ധിക്കുക, അബ്രഹാമിന്റെ ദാസനായ ഏലിയാസ് അവളെ കൂട്ടിക്കൊണ്ടുപോകുന്നതിനായി വന്നപ്പോൾ അവനവളെ ഒരു ഒട്ടകത്തിന്റെ പുറത്ത് കയറ്റി. അത് അവൾ വെള്ളം കോരിക്കൊടുത്ത അതേ ഒട്ടകം തന്നെയായിരുന്നു. അവൾ ഈ ഒട്ടകത്തെ അവൾ കണ്ടിട്ട് പോലുമില്ലാത്ത അവളുടെ മണവാളനെ കണ്ടുമുട്ടുന്നതിനായി ഓടിച്ചുപോയി. അവൾ വെള്ളം കോരിക്കൊടുത്തിരുന്ന അതേ കാര്യം തന്നെ അവളെ അവളുടെ ഭർത്താവിന്റെയും ഭാവി ഭവനത്തിലേക്കും വഹിച്ചുകൊണ്ടുപോയി. അങ്ങനെ ഇന്നും അതേ കാര്യം തന്നെയാകുന്നു. സഭ ഇന്ന് വെള്ളമൊഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന അതേ കാര്യം തന്നെ അത് വിത്താകുന്നു, വചനത്തിന്റെ വിത്താകുന്നു. ആ വചനം തന്നെ ജീവനുള്ളതായി തീർന്ന് നമ്മുടെ അദൃശ്യനായ മണവാളന്റെ അടുക്കിലേക്ക് നമ്മെ വഹിച്ചു കൊണ്ടുപോകും. നോക്കൂ, നോക്കൂ, ഇപ്പോൾ ഇതെത്ര പരിപൂർണമായിരിക്കുന്നു എന്ന് നോക്കുക. ഇസഹാക്ക് തന്റെ വീട് വിട്ട് പുറത്ത് വയലിലായിരുന്നു. റിബേക്ക അവനെ കണ്ടുമുട്ടിയപ്പോൾ അവൻ വീടിന് പുറത്തായിരുന്നു. അതുപോലെ തന്നെ സഭ ക്രിസ്തുവിനെ കണ്ടുമുട്ടുമ്പോഴും അത് ആകാശത്തിൽ വെച്ചായിട്ട് അവനവളെ തന്റെ വീട്ടിലേക്ക് തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് തിരികെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ അനേകം വാസസ്ഥലങ്ങൾ ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഇസഹാക്ക് റിബേക്കയും അതേ രീതിയിൽ തന്നെയാണ് എടുത്തത്. ശ്രദ്ധിക്കുക, അത് ആദ്യ കാഴ്ചയിലുണ്ടായ സ്നേഹമായിരുന്നു. ഓ ദൈവമേ, അവൾ അവന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു. സഭ ക്രിസ്തുവിനെ ആകാശത്തിൽ കണ്ടുമുട്ടുന്നതും പിന്നെ എന്നേക്കും അവനോടുകൂടെ ആയിരിക്കുന്നതും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ വേദപുസ്തക നിബന്ധന പ്രകാരം ഈ ജീവികൾ അധികാരങ്ങളാകുന്നു. ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ചു കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിശാചിന് അവന്റെ നിറം മാറിക്കൊണ്ടിരുന്ന 4 മൃഗങ്ങൾ പുറപ്പെട്ടു പോകുന്നതായി ഉണ്ടായിരുന്നു. അവനവന്റെ 4 മൃഗങ്ങൾ ഉണ്ടായിരുന്നു. അത് മറ്റുള്ള 3 നിറങ്ങളെല്ലാം കൂടി ഒരു നിറത്തിലായിട്ട് ഒരു മഞ്ഞ കുതിരയുണ്ടാക്കിയിരുന്നു. ഒരു വെള്ളക്കുതിരയും ചുവന്ന കുതിരയും കറുത്ത കുതിരയുമാകുന്നു. അവയിൽ ഓരോന്നും അവന്റെ വേലയുടെ ഓരോ ഘട്ടങ്ങളായിട്ട് നാം കണ്ടിരുന്നു. ഒരു ഘട്ടത്തിൽ ആദ്യകാല സഭ ഒരു വിഭാഗീയ സഭയായി നിക്യാവിൽ വെച്ച് രൂപപ്പെടുകയുണ്ടായി. പരിശുദ്ധാത്മാവ് ചൊരിയപ്പെട്ട മൂല പെന്തിക്കോസ് സഭ എതിർക്രിസ്തുവിന്റെ ആത്മാവിനെ ഏറ്റെടുത്തുകൊണ്ട് ഒരു സഭാ സംഘടനയെ രൂപീകരിക്കുകയും പുത്രിമാരായ വിഭാഗീയ സംഘടനകൾക്ക് ജന്മം നൽകുകയും ചെയ്തു. അവന്റെ അധികാരത്തെ 3 വട്ടം മാറ്റുകയും അവയെ ഒന്നിലാക്കിക്കൊണ്ട് ഒരു മഞ്ഞ കുതിരയുണ്ടാക്കുകയും ചെയ്തു. അതിനുശേഷം അതിന് മരണമെന്ന് പേരിടുകയും അനന്തതയിലേക്ക് ഓടിച്ചു പോകുകയും ചെയ്തു. ഇത് കഴിയാവുന്നിടത്തോളം വിശദമായ കാര്യമായിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവൻ ഈ കുതിര നൽകപ്പെടുകയും അതിന്മേൽ കയറി സവാരി ചെയ്യുകയും ചെയ്തു പോയി. ആ സമയങ്ങളിലെല്ലാം ദൈവത്തിനും അതേ കാര്യം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, എതിർക്രിസ്തു ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൻ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടു വന്നത്? അത് വെള്ളക്കുതിരയായിരുന്നു. നോക്കൂ, എന്തുകൊണ്ടാണെന്നാൽ അതിന് കഴിയാവുന്നിടത്തോളം നിഷ്കളങ്കനെ പോലെയായിട്ട് അത് സഭയിൽ വെറുമൊരു ഉപദേശം മാത്രമായിരുന്നു. അവർക്ക് കൂട്ടായ്മ ആവശ്യമായിരുന്നു. നിങ്ങളുടെ കൂട്ടായ്മ ക്രിസ്തുവിനോടൊപ്പമാകുന്നു. എന്നാൽ അവരൊരു കൂട്ടായ്മ ആഗ്രഹിക്കുകയുണ്ടായി. അവർക്കിത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് വേറൊരു കൂട്ടായ്മ ആവശ്യമായിരുന്നു. ശരി, നിങ്ങൾക്കറിയാമല്ലോ ഇത് സഭയിൽ ഉയർന്നു വരാറുള്ള ചില ചെറിയ രഹസ്യ കൂട്ടുകെട്ട് മാതിരിയാകുന്നു. നടത്തുന്നു. പാസ്റ്റർമാരായ നിങ്ങൾക്കതറിയാം, ശരിയല്ലേ? അവർ അതിനെ ഇപ്രകാരം പറയും, അതായത് അവർ ഒരേ തരക്കാരാകുന്നു. എന്നാൽ നാം വീണ്ടും ജനിക്കുകയാണെങ്കിൽ സഹോദരന്മാരെ, പിന്നെ നമ്മുടെ പെരുമാറ്റ രീതി അങ്ങനെയല്ല എടുക്കേണ്ടത്. നോക്കൂ, അങ്ങനെയല്ല. ഇപ്പോൾ നമ്മുടെ സഹോദരന്മാരിൽ എന്തെങ്കിലും തെറ്റായിട്ട് നാം കാണുകയാണെങ്കിൽ നാം ദൈവം മുമ്പാകെ അത് പ്രാർത്ഥനയിൽ വെച്ചുകൊണ്ട് ആ വ്യക്തി ദൈവസന്നിധിയിൽ നേരായിട്ട് തിരികെ വരുന്നതുവരെ ആ മനുഷ്യനെ സ്നേഹിക്കണം. നോക്കൂ, ആ രീതിയിലാണ് അത് ചെയ്യേണ്ടത്. അത് ചെയ്യുന്നതിനുള്ള യഥാർത്ഥ വഴി അതാകുന്നു. നിങ്ങൾക്കറിയാം, യേശു പറഞ്ഞു കളകളും അവയോടൊപ്പം അവിടെ ഉണ്ടായിരിക്കും. കാരണം യേശു അങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്നാൽ അവൻ പറഞ്ഞു, കള പറിക്കുവാൻ വരട്ടെ, അതോടൊപ്പം ഗോതമ്പും പിഴുതുപോകും. നോക്കൂ, അവ ഒന്നിച്ചു വളരട്ടെ, അവനത് ചെയ്യും. സമയം വരുമ്പോൾ അവൻ തന്നെ അവയെ പിരിച്ചു മാറ്റിക്കളയും. നോക്കൂ, അവ തമ്മിൽ ഒന്നിച്ചു വളരട്ടെ. ശ്രദ്ധിക്കുക, ഈ മൃഗം പുറപ്പെട്ടു പോകുന്നത് എതിർക്രിസ്തു ഒരു ജീവിയായി അവന്റെ അധികാരത്തോടുകൂടി പുറപ്പെട്ടു പോയി. ഓ, ഞാനിത് ഇഷ്ടപ്പെടുന്നു, എനിക്കിപ്പോൾ ആത്മീയമായി അനുഭവപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. നോക്കൂ, അത് ഉത്തേജനമാകുന്നു. ശ്രദ്ധിക്കുക, എതിർക്രിസ്തു, ഓ, ഈ വെളിപാടുകൾ ആ മുറിയിൽ തൂങ്ങിക്കിടക്കുന്ന അഗ്നിഗോളത്തിന്റെ സന്നിധിയിൽ നിന്നാകുന്നു. അതുവരെ, ഓ സഹോദര, എന്റെ ബാല്യം മുതൽ ഞാനത് കണ്ടിട്ടുണ്ടെങ്കിലും അതെന്റെ അടുക്കൽ വരുമ്പോഴെല്ലാം അതെന്നെ അമ്പരപ്പിച്ചിരുന്നു. അപ്പോൾ അവൻ എന്നെ മിക്കവാറും ഒരു അപദോസ്തയിലാക്കി തീർക്കുന്നു. നിങ്ങൾക്കതുമായി ഒരിക്കലും ശീലമായി പോകാൻ കഴിയുകയില്ല. അതത്രയും ദിവ്യമാകുന്നു. ശ്രദ്ധിക്കുക, എതിർക്രിസ്തു അവന്റെ നാല് മൃഗത്തിന്റെ വേലയുമായി പുറപ്പെട്ടു പോയപ്പോൾ ദൈവവും ഒരു മൃഗത്തെ അതിനെ പോരാടുന്നതിനായി അയച്ചു. നോക്കൂ, ഇപ്പോൾ ശ്രദ്ധിക്കുക, അങ്ങനെ ഓരോ വട്ടവും ഈ മൃഗം തന്റെ കുതിരപ്പുറത്ത് കയറി ഓടിയപ്പോൾ, അതായത് എതിർക്രിസ്തു തന്റെ കുതിരമേൽ സവാരി ചെയ്തപ്പോൾ, അവന്റെ മൃഗത്തിന്മേൽ സവാരി ചെയ്തപ്പോൾ, അവന്റെ വേലയെ വിളിച്ചറിയിക്കുന്നതിനായി ദൈവം തന്റെ മൃഗത്തെയും അയക്കുകയും ദൈവം അതിന്മേലായിക്കൊണ്ട് അതുമായിട്ടുള്ള തന്റെ പോരാട്ടത്തെ വിളിച്ചറിയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ തിരുവെഴുത്ത് പറയുന്നു, ശത്രു പെരുവെള്ളം പോലെ വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവനെതിരായി ഒരു കോട്ട കെട്ടി ഉയർത്തും. അങ്ങനെ ശത്രു ഒരു എതിർക്രിസ്തുവായി പുറപ്പെട്ടു വന്നപ്പോൾ ദൈവം അതിനെ നേരിടുന്നതിനായി ഒരു വിശേഷ രീതിയിലുള്ള ശക്തി അയച്ചു. അതിനുശേഷം അവൻ വീണ്ടും ഒരു ചുവന്ന കുതിരപ്പുറത്ത് കയറി മറ്റൊരു നിറമായി മറ്റൊരു അധികാരത്തോടുകൂടി മറ്റൊരു വേലയുമായി പുറപ്പെട്ടപ്പോൾ ദൈവം അതിന് പിന്നാലെ അതിനെ നേരിട്ട് തന്റെ സഭയെ കാത്തു സൂക്ഷിക്കുന്നതിനായി മറ്റൊരു ജീവി അയച്ചു. അവൻ മൂന്നാമത്തേതിനെ അയച്ചു, വീണ്ടും ദൈവം തന്റെ മൂന്നാമത്തെ ജീവി അയച്ചു, ആ കാര്യം വിളിച്ചറിയിച്ചു. അവൻ തന്റെ നാലാമത്തേതിനെ അയച്ചു, ദൈവവും തന്റെ നാലാമത്തേതിനെ അയച്ചു. അതിനുശേഷം എതിർക്രിസ്തുവിന്റെ അവസാനവും സഭാകാലഘട്ടങ്ങളുടെ അന്ത്യവും ആ സമയത്ത് സംഭവിക്കുന്നു. ശ്രദ്ധിക്കുക, ഓ, ഇപ്പോൾ ഇത് വാസ്തവമായി നന്നായിരിക്കുന്നു. ഇപ്പോൾ പിശാജ് മാറി മാറി തന്റെ നാല് മൃഗങ്ങളെയും ഉപയോഗിക്കുകയും അതിൽ കൂടെ എന്ത് ശക്തിയാണ് അവർക്കുണ്ടായിരുന്നതെന്ന് അല്ലെങ്കിൽ എന്ത് അധികാരമായിരുന്നു എന്നവൻ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയും അതെപ്രകാരം ഈ മരണം ആയ മഞ്ഞ കുതിരയിൽ അവസാനിക്കുകയും ചെയ്തിരുന്നുവെന്ന് നാം കണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ മൃഗങ്ങളെ പോരാടുന്നതിന് ദൈവമയച്ച അവന്റെ ശക്തികളെ നമുക്ക് നോക്കാം. ദൈവത്തിന്റെ ഒന്നാമത്തെ ജീവി എതിർക്രിസ്തുവിനെയും എതിർക്രിസ്തുവിന്റെ ആത്മാവ് വെറും തന്റെ ഉപദേശവുമായിട്ട് വന്നപ്പോൾ അതിനെ എതിരിടുന്നതിനായി പുറപ്പെട്ടു പോയി. ഇപ്പോൾ ഓർക്കുക, എതിർക്രിസ്തു ആദ്യം സവാരി ചെയ്തപ്പോൾ അവനൊരു ഉപദേശമാകുന്ന വേലയിലായിരുന്നു. എതിർക്രിസ്തു ആദ്യം ഒരു ഉപദേശത്തിന്റെ വേലയുമായി സവാരി ചെയ്തു പോയി. ഇപ്പോൾ അതിനെ എതിരിടാൻ പോയ ജീവിയെ ശ്രദ്ധിക്കുക, അത് സിംഹമായിരുന്നു, യഹൂദാഗോത്രത്തിന്റെ സിംഹം. അത് വചനമാകുന്നു. അവന്റെ കള്ള ഉപദേശം പുറപ്പെട്ടു പോയപ്പോൾ സത്യവചനം അവനെ എതിരിടുന്നതിനായി പോയി. ആ കാരണത്താലാണ് നമുക്കൊരു ഇറേനീസും ഒരു പോളികാർപ്പും ഒരു വിശുദ്ധ മാർട്ടിനും അങ്ങനെയുള്ള വ്യക്തികളെയും കിട്ടിയത്. എതിർക്രിസ്തു തന്റെ കള്ള ഉപദേശവുമായി സവാരി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദൈവം തന്റെ ഉപദേശത്തെ അയക്കുകയും അത് യഹൂദഗോത്രത്തിന്റെ സിംഹമായ ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവിൽ വെളിപ്പെട്ടതായിരുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് അവിടെ സ്വയം വചനമായി വെളിപ്പെട്ടു. ആ കാരണത്താലാണ് ആദ്യകാല സഭയിൽ രോഗശാന്തിയും അത്ഭുതങ്ങളും ദർശനങ്ങളും അധികാരവും ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണെന്നാൽ അത് ജീവിക്കുന്ന വചനം യഹൂദാഗോത്രത്തിലെ സിംഹത്തിന്റെ രൂപത്തിൽ അതിനെ എതിരിടുന്നതിനായി സവാരി ചെയ്തു പോയിരുന്നതായിരുന്നു. ആമേൻ. ഇപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായോ? അവൻ തന്റെ ശക്തിയായ എതിർക്രിസ്തുവിനെ അയച്ചു, ദൈവം തന്റെ ശക്തിയായ വചനത്തെ അയച്ചു. എതിർക്രിസ്തു കള്ള ഉപദേശമായിട്ട് സത്യ ഉപദേശം അതിനെ പോരാടുന്നതിനായി അതിനോടൊപ്പം പോയി. ഇപ്പോൾ അത് ഒന്നാമത്തേതായിരുന്നു. ഇതവനെ എതിരിടുന്നതിനു വേണ്ടി പുറപ്പെട്ടു പോയ ആദ്യത്തെ അപ്പസ്തോലിക സഭയായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ മൃഗമായി എതിർക്രിസ്തു അയച്ചത് ഒരു ചുവന്ന മൃഗമായിരുന്നു. അത് ഭൂമിയിൽ നിന്നും സമാധാനം എടുത്തു കളയുന്നതിനും യുദ്ധം ചെയ്യുന്നതിനുമായി അവൻ സവാരി ചെയ്തു പോയി. ഇപ്പോൾ അതിനെ നേരിടുന്നതിനായി പോയ രണ്ടാമത്തെ ജീവി കാളയായിരുന്നു. കാള അധ്വാനത്തെ അർത്ഥമാക്കുന്നു. അതൊരു ഭാരം ചുമക്കുന്ന മൃഗമാകുന്നു. ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് നമുക്കതിവിടെ നിർത്താം. ഇപ്പോൾ ഇത് നിങ്ങൾ ശരിയായി മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു പക്ഷേ ചെറുതായെന്ന് നിങ്ങളെ കൊഴിച്ചു കളയാനിടയുണ്ട്. എന്നാൽ നമുക്കിവിടെ തൂയത്തിര സഭയെടുക്കാം. അത് അധ്വാനിക്കുന്ന ഒരു സഭയായിരുന്നോ അല്ലയോ എന്ന് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. തുയ്യത്തിരയിലെ സഭയുടെ ദൂതൻ എഴുതുക, അഗ്നിജ്വാലിക്കത്തെ കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലമുള്ള ദൈവപുത്രൻ അരുളിച്ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും നോക്കൂ. ഇപ്പോൾ എല്ലാം പ്രവൃത്തികളാകുന്നു, കാരണം അവനോടുകൂടെ ഓടിച്ചു പോയിരുന്ന മൃഗം അതായിരുന്നു. നിന്റെ സ്നേഹം, ശുശ്രൂഷ, നോക്കൂ ഇതെല്ലാം, വിശ്വാസം, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി. നിന്റെ പ്രവൃത്തികൾ വീണ്ടും രണ്ടാമതായി പറഞ്ഞിരിക്കുന്നു, ആദ്യത്തേതിലും ഏറെയെന്നും അറിയുന്നു. നോക്കൂ, ഇത് കാണിക്കുന്നത് തുയത്തീരയുടെ കാലഘട്ടത്തിൽ എതിർ ക്രിസ്തു കടന്നുവന്ന് അടിയുറച്ചതിനു ശേഷം തുയത്തീരയുടെ സഭാകാലത്തിലേക്ക് കടന്നു വരികയും ഈ ചെറിയ സഭയ്ക്ക് അധ്വാനിക്കുക മാത്രമല്ലാതെ മറ്റു യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. മറ്റൊരു കാര്യം, കാള ഒരു ബലിമൃഗം കൂടിയാകുന്നു. നോക്കൂ, അവരവരുടെ ജീവൻ അവർക്ക് കഴിയാവുന്നത്രയും സ്വതന്ത്രമായി. അന്ധകാരയുഗത്തിൽ ആയിരം വർഷക്കാലത്തോളം കത്തോലിക്ക സമ്പ്രദായം ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ നൽകി. വേണോ വേണ്ടായോ എന്ന് നോക്കാതെ അവർ നേരെ മുമ്പോട്ട് പോയി. മരിക്കുന്നത് അവർ കാര്യമാക്കിയിരുന്നില്ല. അത് മരിക്കാനാണെങ്കിൽ യാതൊരു കുഴപ്പമില്ലായിരുന്നു. എങ്ങനെയായിരുന്നാലും അവർ കടന്നു ചെന്ന് അവരുടെ ജീവൻ നൽകി. എന്തുകൊണ്ടായിരുന്നു? ആ കാലത്തിന്റെ ആത്മാവ് അപ്രകാരമുള്ളതായിരുന്നു. ആ കാരണത്താലാണ് ഐറേനിയസ്, ആ കാരണത്താലാണ് പോളികാർപ്പ്, യോഹന്നാൻ, പൌലോസ്, ഈ മഹാന്മാരായ മനുഷ്യർ അവിടെ ആ കാര്യവുമായി പൊരുതി നിന്നിരുന്നത്. പൌലോസ് അത് കണ്ടിരുന്നു. അവൻ പറഞ്ഞു, സഹോദരന്മാരെ, ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുന്നതിനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ കിടക്കും. ആ ദൃഢപ്രകൃതിയുള്ള വയോധികനായ അപ്പോസ്തോലൻ തന്റെ പുറം മുഴുവൻ അടിയേറ്റ് തന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുക്കിക്കൊണ്ട് നിൽക്കുന്നത് നോക്കുക. അവൻ അതിവിദൂരതയിൽ അത് കാണാൻ കഴിഞ്ഞിരുന്നു. അവർക്ക് 120 കോടി പ്രകാശവർഷങ്ങൾക്കപ്പുറത്തേക്ക് നോക്കിക്കാണുവാൻ കഴിയുന്ന ദൂരദർശിനിയിലും അതിലും അധികമായി അങ്ങ് ദൂരനിത്യതയിലേക്ക് അവന് നോക്കാൻ കഴിയുമായിരുന്നു. അവിടെ അവനായിരുന്നു. എന്ത് സംഭവിക്കുമെന്ന് അവൻ മുൻകൂട്ടി പറഞ്ഞു. വരാൻ പോകുന്ന മറ്റുള്ള കാലവും അതിനെ തുടർന്നുള്ളതിനെയും കുറിച്ച് അവൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവൻ അവിടെയായിരുന്നു. അവന്റെ ശേഷം വിശുദ്ധ യോഹന്നാൻ ഏറ്റവും ദീർഘനാളുകൾ ജീവിച്ചിരുന്നു. വിശുദ്ധ യോഹന്നാൻ പരിശുദ്ധാത്മാഭിഷേകത്തോടുകൂടി വിശുദ്ധ ലേഖനങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് വേദപുസ്തകം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ റോമാ സാമ്രാജ്യം അവനെ പിടിച്ച് പത്മസ്ദ്വീപിൽ ബന്ധനാക്കി വെച്ചു. ദൈവത്തിന്റെ വചനത്തിന്റെ കാരണത്താൽ അവൻ പത്മസ്ദ്വീപിലായിരുന്നു. പോളികാർപ്പ് അവനെ തർജ്ജമ ചെയ്യുന്നതിന് സഹായിച്ചിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം മറിയം സ്വയമായി പോളികാർപ്പിന് എഴുതിയ കത്തുകൾ കണ്ടിരുന്നു. കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള അതവനെ കുറ്റപ്പെടുത്തുകയല്ലായിരുന്നു, എന്നാൽ ദൈവത്തിൽ നിന്നും അവളിൽ കൂടി ജനിച്ച യേശുക്രിസ്തുവിന്റെ ഉപദേശത്തെ സ്വീകരിക്കുകയും അത് മറ്റുള്ളവർക്ക് ഉപദേശിക്കുകയും ചെയ്യുന്ന ഒരു ധീര മനുഷ്യനായി അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കത്തായിരുന്നു. അത് മറിയത്തിന്റെ സ്വന്തം കൈയാൽ പോളികാർപ്പിന് എഴുതിയ കത്തായിരുന്നു. നിങ്ങൾക്കറിയാമോ, പോളികാർപ്പിനെ അവർ സിംഹങ്ങൾക്ക് ഇരയായി എറിഞ്ഞുകൊടുത്തു. അല്ല, അവർ അവനെ ചുട്ടെരിച്ചു കളഞ്ഞു. ഒരു സിംഹത്തെ കളിയരങ്ങിലേക്ക് അഴിച്ചുവിടുന്നതിന് അധികം താമസിച്ചുപോയതിന്റെ കാരണത്താൽ അവർ ഒരു പഴയ കുളിമുറി ഇടിച്ചു നിരപ്പാക്കി അവനെ അതിലിട്ട് കളിയരങ്ങിൽ ചുട്ടെരിച്ചു കളഞ്ഞു. അവനെ കൊണ്ടുപോകുമ്പോൾ അവൻ വഴിയിൽ വെച്ച് തന്റെ തല കുനിച്ച് നടന്നിരുന്നു. റോമാക്കാരനായ പടയാളി അവനോട് ചോദിച്ചു, നീ ഒരു വൃദ്ധനായ മനുഷ്യനും മറ്റുള്ളവരാൽ വളരെ ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയാണല്ലോ, എന്തുകൊണ്ട് ആ കാര്യത്തെ നിനക്ക് തള്ളി പറഞ്ഞുകൂടാ? എന്നാൽ അവൻ സ്വർഗത്തേക്ക് മാത്രം നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഒരു ശബ്ദം എവിടെ നിന്നും അവനോട് സംസാരിച്ചു. അതെവിടെ നിന്നായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായില്ല. ആ ശബ്ദം പറഞ്ഞു, പോളികാർപ്പേ, നീ ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹാ, അതെ, എന്തുകൊണ്ടാണ്? അവൻ വചനത്തോടൊപ്പം നിന്നിരുന്നു. അവനെ കത്തിയരിക്കുന്നതിനായി അവന്റെ മേൽ തടിക്കഷങ്ങൾ കൂട്ടിവെക്കുമ്പോൾ ഒരു സ്വർഗീയ സംഗീതം അവിടേക്ക് ഇറങ്ങി വന്നു. എവിടെയോ നിന്ന് സ്വർഗീയ ഗീതം ദൂതന്മാർ ആലപിച്ചു. അവനെ നിന്ദിച്ചവരെ നോക്കി അവൻ ഒരു വട്ടം പോലും ഒരിക്കലും കണ്ണിമയ്ക്ക് പോലും ചെയ്തിരുന്നില്ല. അതാണ് ധീരന്മാരായ മനുഷ്യർ, അതാണ് ധൈര്യത്തോടെ നിൽക്കാൻ കഴിയുന്ന മനുഷ്യർ. ഓരോ കാലങ്ങളിലും കൂടിയുള്ള ഈ രക്തസാക്ഷികൾ ഘോരമായ കഷ്ടങ്ങൾ അനുഭവിച്ചിരുന്നു. എന്നാൽ അവരെന്തായിരുന്നു? അവർ ദൈവത്തിന്റെ ആത്മാവിന്റെയും ശക്തിയുടെയും ഉത്തേജനത്തിന് കീഴിലായിരുന്നു. സഭയെ ഇത് മറന്നു കളയരുത്. കൂടാതെ ടേപ്പ് കേൾക്കുന്നവരായ സഹോദരന്മാർ, നിങ്ങൾ ഇത് പരിശോധിച്ച് നോക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ശക്തി അവരുടെ മേൽ തുറന്നുവിടാതെ എങ്ങനെ മനുഷ്യർക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും? അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ ഈ പെട്ടി ഇവിടെ വെക്കാൻ പോവുകയാണ്. ദൈവം ഒരു വിശേഷപരമായ ആത്മാവിനെ അവരുടെ ഇടയിൽ അയക്കുകയാണെങ്കിൽ അതിനാൽ മാത്രമേ അവർക്ക് ഈ പ്രവൃത്തികൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് ഈ ആത്മാവ് അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതാകുന്നു. ഇപ്പോൾ അതിനെ സഭയുടെ ചരിത്രത്തിൽ നിന്നും മുദ്രകൾ തുറക്കപ്പെടുന്നതിൽ കൂടിയും അവരുടെ മേൽ അഴിച്ചുവിട്ട ശക്തിയാലും അത് നിങ്ങൾക്ക് തെളിയിച്ചു തരാൻ പോവുകയാണ്. കൂടാതെ ശ്രദ്ധിക്കുക, സഭ ആ ആത്മാവിനനുസരണമായി കൃത്യമായി പ്രതികരിക്കുകയല്ലാതെ മറ്റ് യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഒന്നാമതായി അത് ഗർജിക്കുന്ന സിംഹമായ കലർപ്പില്ലാത്ത പരിശുദ്ധ വചനമായിരുന്നു. രണ്ടാമത്തേത് തുയ്യത്തെരയിൽ കാളയായിരുന്നു. അത് ഭാരപ്പെട്ടിരുന്നു, ക്ഷമിക്കണം, അധ്വാനിക്കുന്ന ഒരു മൃഗമായിരുന്നു. അതൊരു ബലിമൃഗം കൂടിയാകുന്നു. അത് കൃത്യമായും ആ പാപം ചെറിയ സഭയായിരുന്നില്ലേ? റോം അവിടെ 1000 വർഷക്കാലത്തേക്ക് ഇരുണ്ട കാലഘട്ടവുമായി ഇരിപ്പുറപ്പിച്ചിട്ട് റോമൻ സഭയുടെ അംഗീകാരത്തോടുകൂടി ചെയ്യാത്ത ഏതൊരു കാര്യത്തെയും ഉടനെ തന്നെ കൊന്നുകളഞ്ഞിരുന്നു. അവർക്കൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നിരുന്നു. മേസൺസ്കാരായ നിങ്ങൾ, ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ വിളിക്കുകയാണ്. കുരിശിന്റെ അടയാളത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. ഇപ്പോൾ ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് വേദപുസ്തകത്തെ കാക്കുകയും സംരക്ഷിക്കുകയുമായിരുന്നു. നോക്കൂ, അവർക്ക് ഓരോരുത്തർക്കും കഠിനാധ്വാനം ചെയ്യേണ്ടിയിരുന്നു. അവിടെയാണ് നിങ്ങൾ. കാളയുടെ കാലം ആ സമയം എത്തിയപ്പോൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ രാത്രിയിൽ നാം വായിച്ചിരുന്നു. നോക്കൂ, ആ കാര്യം പുറപ്പെട്ടു പോയപ്പോൾ ബലിപാട് വരികയും അവർക്കതിൽ കൂടി കടന്നുപോകുകയും ചെയ്യേണ്ടിയിരുന്നു. അവൻ പറഞ്ഞു, എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത്. അവർ എന്താണ് ചെയ്തത്? അവർ മനസ്സോടെ മുമ്പോട്ട് നടന്നിയെന്ന് മരിക്കുകയായിരുന്നു. അവരത് കാര്യമാക്കിയില്ല. കാരണം സഭയുടെ ആ സമയത്തെ സഭയുടെ ആത്മാവ് ബലിയുടെയും അധ്വാനത്തിന്റെയുമായിരുന്നു. അങ്ങനെ അവർക്ക് കഴിയാവുന്നിടത്തോളം സ്വാതന്ത്ര്യത്തോടെ ആ കാലത്തെ ദൈവത്തിന്റെ സത്യമായ ആത്മാവിൽ അഭിഷേകം ചെയ്യപ്പെട്ട് അവർ മുമ്പോട്ട് നടന്നുവന്ന് വീരയോദ്ധാക്കന്മാരെ പോലെ മരിക്കുകയും ഒരു ബലിയായി തീരുകയും ചെയ്തു. 1000 കണക്കിന് ജനങ്ങൾ, 68 ദശലക്ഷം എന്നവരെക്കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കാള ഒരു ബലിയാകുന്നു. ഓ ദൈവമേ, നിങ്ങൾക്കിത് മനസ്സിലായോ? ശരി, കൊള്ളാം. ഇപ്പോൾ ബലി 1000 വർഷക്കാലത്തെ പോരാട്ടത്തോടെ എതിർത്ത് നിൽക്കുവാൻ ആ കാലത്ത് അധ്വാനിക്കുക മാത്രമായിരുന്നു അതിന് കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ പിശാചിൽ നിന്നും പുറപ്പെട്ടു പോയ മൂന്നാമത്തെ മൃഗം ഈ കറുത്ത കുതിരയാകുന്നു. നോക്കൂ, ഇപ്പോൾ മൂന്നാമത്തെ മൃഗം അവനെ എതിരിടുന്നതിനായി, ആ കറുത്ത കുതിരയുടെ ശക്തികളെ എതിരിടുന്നതിനായി ദൈവത്തിൽ നിന്ന് മായ്ക്കപ്പെട്ട ശക്തി ഒരു മനുഷ്യനായിരുന്നു. അതൊരു സൂത്രക്കാരനും മിടുക്കനും ദൈവിക ബുദ്ധിയോടുകൂടിയവനുമായിരുന്നു. മനുഷ്യൻ ബാക്കിയുള്ള ഏത് മൃഗത്തെക്കാളും കൂടുതൽ മിടുക്കനാകുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. നോക്കൂ, അവൻ മിടുക്കനാകുന്നു. കാരണം അവന് മിക്കവാറും എല്ലാത്തിനെയും ഉപായത്താൽ തോൽപ്പിക്കാൻ കഴിയും. അവൻ കൌശല്യവും ചാതുര്യവും ഉള്ളവനാകുന്നു. ആ കാലത്ത് അന്ധകാരയുഗത്തിൽ നിന്നും പുറപ്പെട്ടു വന്നത് ഈ കറുത്ത കുതിര സവാരി ചെയ്യുമ്പോൾ ഇതിന്റെ മറുഭാഗത്തായി വന്നിരുന്നത് അവരുടെ ദിവ്യബലിക്കും. അങ്ങനെ അവർ ചെയ്തിരുന്ന എല്ലാ കാര്യത്തിനും അവർ അവിടെ പണം ഈടാക്കിയിരുന്നു. പണം, ഓ, അതെപ്രകാരമായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ അടുത്ത കാര്യം അതിനെ എതിരിടുന്നതിനായി പോയിരുന്നത് മനുഷ്യന്റെ മുഖത്തോടുകൂടിയ മിടുക്കനും വിദ്യാസമ്പന്നനും സമർത്ഥനും യോഗ്യനും ആ കാലത്തെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനുമായ മനുഷ്യനായിരുന്നു. നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവനതിനെ എതിരിടുന്നതിനായി ദൈവത്തിന്റെ ജ്ഞാനത്തോടുകൂടിയ കൌശലതയുമായി പോയിരുന്നു. അത് മതപരിഷ്കരണത്തിന്റെ കാലമായിട്ട് മാർട്ടിൻ ലൂതറും വെസ്ലിയും മറ്റുള്ളവരുമായിരുന്നു. നോക്കൂ, അത് മതപരിഷ്കരണ കാലമായിരുന്നു. സ്വിംഗ്ലിയും അങ്ങനെ, ഓ, നോക്സ്, കാൽവിൻ, അങ്ങനെ എല്ലാവരും പുറപ്പെട്ടു പോയിരുന്നു. അതൊരു കൌശലതയായിരുന്നു. ഇപ്പോൾ അന്ധകാര യുഗത്തിൽ നിന്നും മതപരിഷ്കരണത്തിലേക്കുള്ള ഈ ഒരു വഴി ശരിക്കും ശ്രദ്ധിച്ചാൽ അത് മനുഷ്യന്റെ കൌശലതയായിരുന്നു. നിങ്ങളുടെ ജനലുകൾ ചെറുതായെന്ന് തുറന്നാൽ നന്നായിരിക്കും. ജനങ്ങൾ അവിടെയായി സ്വല്പം ചൂടനുഭവപ്പെടുന്നത് പോലെ ഞാൻ കരുതുന്നു. അതെ, ഒരുപക്ഷെ ആയിരിക്കാം. നിങ്ങളുടെ ജനലുകൾ സ്വല്പം ഒന്ന് താഴ്ത്തിയാൽ നന്നായിരിക്കും. കാരണം എനിക്കറിയാം, ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ എനിക്ക് ചൂടനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അവിടെ ചൂടനുഭവപ്പെടുന്നുണ്ട് എന്ന് എനിക്കറിയാൻ കഴിയും. ശരി, ശ്രദ്ധിക്കുക, അത് മനുഷ്യന്റെ കൌശലതയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? സാത്താൻ അയച്ച മൂന്നാമത്തെ മൃഗവും കൌശലക്കാരനായിരുന്നു. ശ്രദ്ധിക്കുക, ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് മൂന്നിടങ്ങഴി യവം. മനസ്സിലായോ? ഓ ദൈവമേ, നോക്കൂ, അത് പണമുണ്ടാക്കുന്ന പദ്ധതിയാകുന്നു. ഈ കൌശലതയിൽ കൂടി ലോകത്തിലുള്ള സ്വർണവും ധനവും അവൻ കൈക്കലാക്കി. അത് കൃത്യമായും നിറവേറുകയായിരുന്നു. അതാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പണം ഈടാക്കിയത്. മരണാനന്തര പാപവിമോചന സ്ഥാനം എന്നൊരു സ്ഥലമുണ്ടാക്കിയിട്ട് അവരുടെ പൂർവികന്മാർക്ക് വേണ്ടി പ്രാർത്ഥന ഏർപ്പെടുത്തി. അങ്ങനെ ഓ, നിങ്ങളുടെ സ്വത്തും ആധാരവും എല്ലാം വെൽപത്രത്തിൽ എഴുതി കൊടുക്കേണ്ടിയിരുന്നു. സഭയും സംസ്ഥാനവും ഒന്നായിരുന്നിട്ട് സഭ നിങ്ങളുടെ സ്വത്ത് കൈവശമാക്കിയിരുന്നു. ഈ കാലത്തെ ചില സുവിശേഷ പ്രവർത്തകരിൽ ഇപ്പോഴും അതേ അഭിഷേകം നിങ്ങൾക്ക് അവരിൽ കാണാൻ കഴിയുന്നില്ലേ? വൃദ്ധരായ മനുഷ്യരെ കൊണ്ട് അവരുടെ വാർദ്ധക്യകാല ശമ്പളവും ചില വിശേഷ കാര്യങ്ങൾക്കായി അവരുടെ വീടിന്റെ ആധാരവും എല്ലാം വാങ്ങിയെടുക്കാനിടയാക്കുന്നു. എന്തുകൊണ്ടാണ്? സഹോദര, നോക്കൂ, ഞാനതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാൻ ഈ കാര്യങ്ങളിൽ മാത്രമായി നിൽക്കുന്നതാണ്. ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് തിരികെ നോക്കി കാണുകയായിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ആ മനുഷ്യനെക്കുറിച്ച് അതവരെ ആശ്രയിച്ചിരിക്കുന്നു, അതവരെ തന്നെ ആശ്രയിച്ചിരിക്കുന്നു. അതുമായിട്ട് എനിക്ക് യാതൊരു കാര്യവുമില്ല. ഞാനിവിടെ ഈ കാര്യത്തിന് വേണ്ടി ഉത്തരവാദിയാകുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇതിനെ നേരിടുവാൻ വന്ന മൃഗം ഇപ്പോൾ മനുഷ്യനായിരുന്നു. കൂടാതെ ഈ മനുഷ്യനായ മൃഗം, ഈ മനുഷ്യന്റെ ശക്തി അവന്റെ വിവേകമായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിനെ മാർട്ടിൻ ലൂതർ ആ പടികൾ ചവിട്ടിക്കയറി വരുമ്പോൾ തന്റെ കയ്യിലുണ്ടായിരുന്ന അപ്പത്തിന്റെ നുറുക്കിനെ തിരിച്ചറിയാനിടയായി. അവർ പറഞ്ഞു, ഇത് യേശുക്രിസ്തുവിന്റെ രക്തമാണ്, ഇത് യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്നു. ലൂഥർ അത് താഴേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട്, ഇത് അപ്പവും വീഞ്ഞുമാകുന്നു, ഇത് ക്രിസ്തുവിന്റെ ശരീരമല്ല, കാരണം അവൻ ഉയരത്തിലേക്ക് എടുക്കപ്പെട്ടിട്ട് ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കൂ വിവേകം, നോക്കൂ, അത് മനുഷ്യനായിരുന്നു. അങ്ങനെ സ്വിംഗ്ലിയും കാൽവിനും വന്ന ശേഷം ജോൺ വെസ്ലി കടന്നു വന്നു. അവർ സഭയെ ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് ഇനിയും ഒരു ഉണർവിന്റെ ആവശ്യമില്ലാത്ത നിലയിലെത്തിച്ചു. സംഭവിക്കാനുള്ളത് സംഭവിക്കും, അതെല്ലാമായിരുന്നു അവർക്ക്. ആ രീതിയിലെല്ലാം അവർ ജീവിച്ചു. ലൂഥറൻ സഭ അത്രയും വഴിതെറ്റിയിട്ട് ആംഗ്ലിക്കൻ സഭയുമായിരുന്നു. ഓ, രാജ്യം മുഴുവൻ അഴിമതി കൊണ്ട് തെറിഞ്ഞു. അത് ഇന്നത്തെ പോലെ തന്നെയാകുന്നു. സഭകളെല്ലാം വഴിതെറ്റിപ്പോയിരുന്നു. ഹെൻറി 8-ാമൻ രക്തം ചൊരിയുന്ന മരിയയും അതുപോലെയുള്ള കാര്യങ്ങളും സംഭവിച്ചതിനു ശേഷം ഇംഗ്ലണ്ടിലെത്തുകയുണ്ടായി. അതിനുശേഷം സഭയിൽ മുഴുവനും അഴിമതിയും അക്രമവുമായിരുന്നു. പലരും ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെട്ടിട്ട് നാലും അഞ്ചും ഭാര്യമാരുടെ കൂടെ ജീവിക്കുകയും അവർക്ക് തോന്നിയതെന്തും ചെയ്യുകയും അതേ അശുദ്ധിയിൽ തുടരുകയും ചെയ്തിരുന്നു. ജോൺ വെസ്ലി തിരുവെഴുത്ത് പഠിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുകയും യേശുക്രിസ്തുവിന്റെ രക്തം വിശ്വാസിയെ ശുദ്ധീകരിക്കുന്നു എന്ന് അവന് വെളിപ്പെടുകയും ചെയ്തു. അതിനുശേഷം അവൻ എന്ത് ചെയ്തു? അവൻ വേറൊരു മതപരിഷ്കരണവുമായിട്ട് കടന്നു വന്നു. ലൂഥർ ചെയ്തതുപോലെ വെസ്ലി തന്റെ കാലത്ത് ലോകത്തെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു. നോക്കൂ, എന്തായിരുന്നു അത്? അത് മനുഷ്യനായിട്ട് മൃഗത്തിന്റെ ശക്തി പുറപ്പെട്ടു പോകുകയായിരുന്നു. ഈ കാര്യം തെറ്റാണെന്ന് മനസ്സിലാക്കുന്നതിനുള്ള ബുദ്ധി മനുഷ്യന് നൽകപ്പെട്ടു. അത് യേശുക്രിസ്തുവിന്റെ രക്തമല്ല, അത് യേശുക്രിസ്തുവിന്റെ ശരീരമല്ല, അത് ശരീരത്തെ പ്രതിനിധാനം മാത്രം ചെയ്യുന്നു. നോക്കൂ, അതിപ്പോഴും കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും തമ്മിലുള്ള ഒരു വലിയ തർക്ക വിഷയമാകുന്നു. ആ ഒരൊറ്റ കാര്യം മാത്രമാണ് ഇപ്പോഴും അവരെ തമ്മിൽ ഒരുമിച്ചാക്കുവാൻ കഴിയാതിരിക്കുന്നത്. മറ്റെല്ലാ കാര്യത്തിലും അവർ തമ്മിൽ ഒന്നിച്ചു ചേരുവാൻ കഴിയും. എന്നാൽ അതവരുടെ സമിതികളിലും അവർക്കതുണ്ടായിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, എന്നാൽ ഈ ഒരു കാര്യത്തിൽ അവർക്ക് യോജിക്കാൻ കഴിയുന്നില്ല. നോക്കൂ, ഇതിലൊന്ന് രക്തമാകുന്നു, ഇത് അക്ഷരാർത്ഥത്തിൽ രക്തം തന്നെയായിട്ട് പുരോഹിതന് ഈ അപ്പത്തെ അക്ഷരാർത്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ ശരീരമാക്കി മാറ്റാനുള്ള ശക്തിയുണ്ട് എന്നവർ പറയുന്നു. നിങ്ങൾക്കറിയാമോ, സഭയ്ക്കുള്ളിലുള്ള ആ ചെറിയ കൂടാരം അതാകുന്നു. ആ കാരണത്താലാണ് അവർ അതുവഴി കടന്നുപോകുമ്പോൾ അവർ അടയാളങ്ങൾ ഉണ്ടാക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള വിഗ്രഹാരാധന രീതി അർപ്പിക്കുകയും, നിങ്ങൾക്കറിയാമോ, അവർ അവരെ തന്നെ വണങ്ങുകയും തൊപ്പിയൂരുകയും അങ്ങനെയെല്ലാം ചെയ്യുന്നത്. അതാ കെട്ടിടത്തോടല്ല ചെയ്യുന്നത്, അതാ കൂടാരത്തിനുള്ളിലുള്ള അപ്പത്തോടാണ് ചെയ്യുന്നത്. സാത്താൻ എപ്രകാരം കൌശലത്തോട് അവരെ തെറ്റിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. എന്നാൽ നോക്കൂ, മനുഷ്യന്റെ ആ കാലത്ത് ദൈവം ജ്ഞാനത്തിന്റെ ആത്മാവ് മനുഷ്യന്റെ മേൽ അത് തെറ്റാണെന്ന് അറിയുന്നതിന് വേണ്ടി നൽകി. ഇപ്പോൾ അത് ആ മൂന്നാമത്തെ മൃഗത്തെ നേരിടുന്നതിനായിരുന്നു. അത് സഭയെ അത്രമാത്രം അഴിമതിയിലാക്കുകയും അവൻ ഭയങ്കരമായ രീതിയിൽ സവാരി ചെയ്യുകയും ചെയ്തിരുന്നു. മതപരിഷ്കർത്താക്കൾ അപ്പോൾ മതപരിഷ്കരണത്തിന്റെ സമയത്ത് അവർ എന്താണ് ചെയ്തത്? അവർ സഭയെ വിഗ്രഹാരാധനയുടെ ആചാരക്രമത്തിൽ നിന്നും തിരികെ ദൈവത്തിങ്കിലേക്ക് അവരെ കൊണ്ടുവന്നു. നോക്കൂ, അതാണ് മനുഷ്യന്റെ ചാതുര്യത്തോടുകൂടിയ സവാരി. അത് ചെയ്തു പുറപ്പെട്ടു പോയത് ആ മൃഗത്തിന് ചെയ്യാനുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ മൂന്നാമത്തെ വാക്യം വായിക്കാം, അല്ലെങ്കിൽ വെളിപാട് 3:2 ഒരു നിമിഷത്തേക്ക് വായിക്കാം. ചില പ്രത്യേക കാരണത്തിനായി ഞാനിതിവിടെ കുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് മതപരിഷ്കരണത്തിന്റെ യുഗമായ ലൂഥറിന്റെ കാലഘട്ടം വെളിപാട് 3:2 ലായി വരുന്നു. അവർ എന്താണ് ചെയ്തത്? അവർ സംഘടന രൂപീകരിച്ചു. ലൂഥർ തന്റെ സഭ തുടങ്ങിയപ്പോൾ തന്നെ അവർ അതിനെ സംഘടനയാക്കി. ശരി, അതേ കാര്യം തന്നെ വെസ്ലി ചെയ്തു, അതേ കാര്യം തന്നെ പെന്തക്കോസ്തുകാരും ചെയ്തു. കൃത്യമായും ശരിയായിട്ട് അത് സംഘടനകളായി തീർന്നു. എന്താണ് അവരെല്ലാം ചെയ്തത്? അവർ പുറത്തിറങ്ങി വന്ന അതേ സമ്പ്രദായത്തെ തന്നെ അവർ വീണ്ടും എടുത്തു. ഇപ്പോൾ സാർദീസ് സഭയെക്കുറിച്ച് പറയുന്ന ഈ വെളിപാട് ഇത് ശ്രദ്ധിക്കുക. സാർദീസ് സഭയുടെ ദൂതൻ എഴുതുക എന്നതാണ് ആദ്യത്തെ വാക്യം എന്നുള്ളത് തീർച്ചയാണ്. നോക്കൂ, ശരി, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. അതായത് നിന്നെ പഠിപ്പിച്ചിരുന്ന വചനം. നോക്കൂ, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. കത്തോലിക്ക സഭയിൽ നിന്നും അവർ കടന്നു വന്നതുപോലെ തന്നെ തിരികെ അത് തുടങ്ങാൻ അവർ തയ്യാറായിരുന്നു. നോക്കൂ, ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടിട്ടില്ല. അവിടെയാണ് നിങ്ങൾ പോകുന്നത്. അവൻ അവിടേക്ക് തന്നെ നേരെ വീണ്ടും മടങ്ങിപ്പോകുന്നു. എന്തുകൊണ്ടാണ് വിഭാഗീയ സമ്പ്രദായങ്ങൾ തെറ്റാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? ആരാണിത് തുടങ്ങിയത്? ദൈവമായിരുന്നു, അപ്പോസ്തലന്മാരായിരുന്നു, റോമൻ കത്തോലിക്ക സഭയാണിത് തുടങ്ങിയത്. ഇപ്പോൾ ഏതെങ്കിലും ചരിത്രകാരൻ അതിന് വിരോധമായി പറയട്ടെ, അതവിടെ ഉണ്ടായിരുന്നില്ല. അവർ പറയുന്നത് അവർ മാതൃസഭയാകുന്നു എന്നാണ്. അതവർ ആകുന്നതാനും, എന്നാൽ അവർ ആ കാര്യത്തെ സംഘടനയാക്കിയിട്ട് ഒരു സമ്പ്രദായമുണ്ടാക്കി മനുഷ്യനെ അതിന്റെ തലവനാക്കി വെച്ചു. അവർ ചെയ്തതുപോലെ ഒരു മനുഷ്യനെ നാം എടുത്തില്ല, നാം മനുഷ്യരുടെ ഒരു മുഴുവൻ സമിതി എടുത്തിട്ട് തമ്മിൽ ഒരുമിച്ചാക്കിയിട്ട് വാസ്തവമായും ഒരു കുഴക്കൽ നമുക്ക് കിട്ടിയിരിക്കുന്നു. അത് ശരിയാണ്. ഒരു സമിതിക്ക് അതെങ്ങനെ കഴിയും? ഇത് ജനാധിപത്യം നല്ല കാര്യമാണെന്ന് നാം ചിന്തിക്കുന്നത് പോലെയാണ്. ഞാനും അത് തന്നെ വിശ്വസിക്കുന്നു. എന്നാൽ അതൊരിക്കലും ശരിയായി പ്രവർത്തിക്കുകയില്ല, അതിന് കഴിയില്ല. അത് നടത്തുന്നതിന് ഒരു കൂട്ടം കൊള്ളരുതാത്തവന്മാർ ഇവിടെ ഉണ്ടായിരിക്കെ ഈ ലോകത്തിൽ അതെങ്ങനെയാണ് നേരെയാക്കാൻ കഴിയുന്നത്? നിങ്ങൾക്കത് കഴിയില്ല. ശ്രദ്ധിക്കുക, യഥാർത്ഥ കാര്യമെന്നത് ഒരു ദൈവഭക്തിയുള്ള രാജാവായിരിക്കണം എന്നതാണ്. ശ്രദ്ധിക്കുക, മൃഗം, ഈ മൂന്നാമത്തെ മൃഗം, അതൊരു മനുഷ്യന്റെ കൌശലതയായിരുന്നു. അവൻ ആ കാലത്ത് നിന്നും പുറപ്പെട്ടു പോയ മതപരിഷ്കർത്താക്കളെ പ്രതിനിധാനം ചെയ്യുന്നു. വിഗ്രഹാരാധനയിൽ നിന്നും വിട്ട് ഇത് അപ്പമാകുന്നു, ഇത് വീഞ്ഞാകുന്നു. നോക്കൂ, ഗദർ ക്രിസ്തുവിന് ഇപ്പോഴും ക്രിസ്തു മതത്തെ സംബോധിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടായിരിക്കുന്നു. അവനത് ഉണ്ടായിരുന്നു, കാരണം അവൻ എതിരായിരുന്നു. നിങ്ങൾ കാണുന്നുണ്ടോ? അങ്ങനെ അവന് എന്തിനെങ്കിലും വിരോധിയായിരിക്കേണ്ടത് ആവശ്യമാകുന്നു. ഇപ്പോൾ അവൻ വന്നിട്ട് ഓ, ഞാനൊരു ബുദ്ധനാകുന്നു എന്ന് പറഞ്ഞാൽ കൊള്ളാം. അതിൽ യാതൊന്നുമില്ല. അവരതെല്ലാം അത് ചെയ്യുന്നുണ്ട്. അതിന്റെ തുടക്കം തന്നെ അത് വെറും ഒരു വിഗ്രഹാരാധനയാണെന്ന് നമുക്കറിയാം. എന്നാൽ എതിർ ക്രിസ്തു കൌശലക്കാരനാണ്. അവന്റെ പക്കൽ ക്രിസ്തുമതത്തെ പ്രതിനിധീകരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട്. മൂല ഉപദേശത്തിനെതിരായിട്ടുള്ള എന്തോ ഒന്ന് അവിടെ ഉണ്ടായിട്ട് അത് മറ്റേ വശത്താക്കപ്പെട്ടിരിക്കുന്നു. നോക്കൂ, അതാണ് അവനെ എതിർ ക്രിസ്തുവാക്കുന്നത്. നോക്കൂ, അതുകൊണ്ട് മതപരിഷ്കർത്താക്കൾ അത് മൃഗം മനുഷ്യന്റെ രൂപത്തിൽ അതിനെ എതിരിടുന്നതിനായി പുറപ്പെട്ടു പോയതാണ്. ഇപ്പോൾ ഈ കൂട്ടം ഇത് നിങ്ങളിത് മറന്നുകളയരുത്, ഇത് നിങ്ങളിത് മറന്നുകളയരുത്. നോക്കൂ, നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഇതോർത്തുകൊള്ളുക, ഈ ജീവികൾ ശരിയാണ്, ഇത് യഹോവ ഇപ്രകാരം അരുളി ചെയ്തതാകുന്നു. നോക്കൂ, ശ്രദ്ധിക്കുക, വിഗ്രഹാരാധന കൊണ്ടുവന്നത് മനുഷ്യ സാദൃശ്യമുള്ള ജീവി. ദൈവം അവന് നൽകിയ ദൈവിക ബുദ്ധിയിൽ അവൻ ദൈവശക്തിയിൽ നിറഞ്ഞു പുറപ്പെട്ടു പോയിട്ട് സഭയെ വിഗ്രഹാരാധനയിൽ നിന്നും തിരികെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അതേ സഭാകാലഘട്ടത്തിൽ തന്നെ അവർ സംഘടിക്കുവാൻ തുടങ്ങിയും അവർ ആദ്യം ചെയ്ത അതേ കാര്യം തന്നെ ചെയ്യാൻ തുടങ്ങിയും അത് റോമാസഭ ചെയ്തതുപോലെ തന്നെ ആയിരിക്കുന്നുവെന്ന് നാം കാണുന്നു. അങ്ങനെ ഇപ്പോൾ അവൾ ആ സഭയ്ക്ക് പുത്രിമാർ ഉണ്ടാക്കിയാണ്. അവൻ എന്താണ് പറയുന്നത്? നിന്റെ പ്രവൃത്തി ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടിട്ടില്ല, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഇപ്പോൾ വെളിപാട് മൂന്നിന്റെ മൂന്നിൽ വീണ്ടും അവൻ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നത് ശ്രദ്ധിക്കുക. നമുക്കത് എടുക്കാം. അത് ഞാൻ കുറച്ചുനേരം മുമ്പ് എടുത്തതായി കരുതുന്നു. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. അല്ലാത്തപക്ഷം നീ അത്തരത്തിലുള്ള ഒരു അശുദ്ധിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കുക, നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. തുടർന്ന് വായിച്ചാൽ അവൻ ആ നിലവിളക്ക് എടുത്തു മാറ്റാൻ പോകുകയാണ് എന്നുമെല്ലാമാകുന്നു. അതുകൊണ്ട് അതാകുന്നു ഇത്, എന്താകുന്നു ഇത്? സഭയുടെ വെളിച്ചമാകുന്നു. അങ്ങനെ സഭ നേരെ അതേ സംഘടനാ സമ്പ്രദായത്തിന്റെ വിഗ്രഹാരാധനയുടെ ഇരുട്ടിലേക്ക് പോയിട്ട് അതിൽ നിന്നുമാണ് അവൾ കടന്നു വന്നിരുന്നത്. അവിടെ ഇന്നും അവൾ അങ്ങനെ തന്നെ അവശേഷിക്കുകയും ആത്മാർത്ഥ ഹൃദയമുള്ള ജനങ്ങൾ കത്തോലിക്കരെ പോലെ തന്നെ അതാണ് സത്യമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പ്രൊട്ടസ്റ്റന്റുകാർ കത്തോലിക്കരെ പരിഹസിക്കുകയും അത് ആറെന്ന് പറയുന്നതും അരടസൺ എന്ന് തിരിച്ചു പറയുന്നതും പോലെ ഒരേ കാര്യം തന്നെയാകുന്നു. അത് കൃത്യമായും വചനത്തിനനുസരിച്ചാകുന്നു മനുഷ്യന്റെ ബുദ്ധി വൈഭവം. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഓ ജ്ഞാനപ്രകാരം ഇത് ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ അവനവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നത് ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ കാര്യങ്ങളോട് സമ്പൂർണ്ണമായി യോജിക്കുന്നില്ലേ? ഇപ്പോൾ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തെ എനിക്ക് എഴുതുക. അതായത്, ഈ ജീവികൾ ഓരോ കാലഘട്ടത്തിലും കൃത്യമായി തിരിച്ചറിയപ്പെട്ടിരിക്കുന്നത് വേദപുസ്തകം അവരിവിടെ തിരിച്ചറിയപ്പെടുന്ന അതേപോലെ തന്നെയാകുന്നു. അതാണ് കൃത്യമായും അവർ അവിടെയും ചെയ്തിരിക്കുന്നത്. ചരിത്രം അവരെന്താണ് ചെയ്തിരിക്കുന്നതെന്ന് കാണിക്കുന്നു. അവരെന്താണ് ചെയ്തിരിക്കുന്നതെന്ന് നാമം നേരെ ഇവിടെ നോക്കിക്കാണുന്നു. ഇവിടെ ഇതാ ആ ജീവികൾ. ഞാനിതിനു മുമ്പ് ഒരിക്കലും ഇത് അറിഞ്ഞിരുന്നില്ല. ഞാൻ വെറുതെ അവിടെ ഇരിക്കുകയായിരുന്നു. നിങ്ങൾ എന്നെ നോക്കുന്നത് പോലെ തന്നെ എനിക്ക് ആ ജീവികൾ പുറപ്പെട്ടു പോകുന്നത് കാണാൻ കഴിയുമായിരുന്നു. നോക്കൂ, ആ കാര്യങ്ങൾ ശരിയാണ്. കാരണം അത് നേരെ ഇവിടെ വേദപുസ്തകത്തിലായിരിക്കുന്നു. അത് ശരിയാണെന്ന് പറയുക മാത്രമല്ലാതെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും എങ്ങനെ ചെയ്യാൻ കഴിയും? ശ്രദ്ധിക്കുക, ഇപ്പോൾ നാലാമത്തെ ജീവി എതിർക്രിസ്തുവിനെ നേരിടാൻ വേണ്ടി അയക്കപ്പെട്ട അവസാനത്തെ ജീവിയാണ്. നിങ്ങൾ തയ്യാറാണോ? അവസാനത്തെ ജീവിയായി അയക്കപ്പെട്ടത് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഉപദേശങ്ങൾക്കെതിരായി പഠിപ്പിച്ചിരുന്ന എതിർക്രിസ്തുവിനെ നേരിടാനായി പോയിരുന്ന അവസാനത്തെ ശക്തി ഒരു കഴുകനായിരുന്നു. നോക്കൂ, നാലാമത്തെ ജീവി ഒരു കഴുകനായിരുന്നു. നിങ്ങളിപ്പോൾ സഭാകാലഘട്ടങ്ങളെയും തിരുവെഴുത്തുകളെയും പഠിക്കുക, അത് കഴുകനായിരുന്നു. വേദപുസ്തകത്തിലും അവസാനത്തെ കാലഘട്ടം കഴുകന്റെ കാലഘട്ടമാകുന്നു. ദൈവം തന്റെ പ്രവാചകന്മാരെ കഴുകനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. നോക്കൂ, ഇപ്പോൾ ശ്രദ്ധിക്കുക, അവസാനത്തെ കാലഘട്ടം കഴുകന്റെ കാലഘട്ടം, അത് സത്യവചനത്തിന്റെ വെളിപ്പാടുകാരനാണ്. ദൈവം ഒരു ന്യായവിധി നടത്തുന്നതിന് മുമ്പ് അവൻ നോഹയുടെ കാലത്ത് ചെയ്തതുപോലെ അവൻ തന്റെ കഴുകനെ അയച്ചു. അവൻ ഇസ്രായേലിനെ വിടുവിച്ച് ഫറവോന്റെ സൈന്യം അവർക്ക് പിന്നാലെ പോകാൻ തയ്യാറായിരുന്നു. അവൻ ഒരു കഴുകനെ അയച്ചു. ഓരോ വട്ടവും അതിന്റെ അന്ത്യത്തിൽ അവസാനമായി അവൻ കഴുകനെ അയക്കുന്നു. അങ്ങനെ ഇവിടെ ഇതാ അവൻ വീണ്ടും ഒരു കഴുകനെ അയച്ചിരിക്കുന്നു. അത് കൃത്യമായും വചനത്തിനനുസരിച്ചാകുന്നു. അതുകൊണ്ട് നിങ്ങൾക്കത് എങ്ങനെ മറ്റെന്തെങ്കിലും ആക്കി തീർക്കാൻ കഴിയും? അവനൊരു കഴുകനെ അയക്കുന്നു. എന്തുകൊണ്ടാണ്? അതൊരു സത്യത്തിന്റെ വെളിപാടുകാരനായിട്ട് അതെല്ലാ കാലഘട്ടത്തിൽ കൂടെയും ആയിരിക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തിൽ കാളയുടെയും അല്ലെങ്കിൽ മനുഷ്യന്റെയും അല്ലെങ്കിൽ മറ്റേതൊരു ജീവി സവാരി ചെയ്തിരുന്നാലും കഴുകന്റെ സമയം വരുന്നതുവരെ അതെങ്ങനെ വെളിപ്പെട്ടിരിക്കാൻ കഴിയും? അവർക്ക് അവരുടേതായ സ്ഥാനമുണ്ടായിരുന്നു. അവർ ദൈവഭക്തിയുള്ളവരായിരുന്നു. ഐക്യപ്പെട്ട ജീവികളായിരുന്നു. അത് മറ്റേതൊരു വ്യക്തിയെയും പോലെ തന്നെയായിരുന്നു. സിംഹം അതാദ്യമായിരുന്നു. അവിടെയാണ് എതിർ ക്രിസ്തു കടന്നു വന്നിട്ട് അതിനെ എതിരിട്ടത്. അതിനുശേഷം അവൻ മറ്റൊരു ശക്തി ഉയർത്തി. ദൈവം അതിനെ നേരിടുന്നതിനൊരു ശക്തി അയച്ചു. അതിനുശേഷം അവൻ മറ്റൊരു ശക്തി ഉയർത്തി. അതിനെ നേരിടുന്നതിന് അവൻ മറ്റൊരു ശക്തി അയച്ചു. അതിനുശേഷം അവസാനത്തെ ശക്തിയായി അവൻ കഴുകനെ കൊണ്ടുവന്നു. അത് തന്റെ മക്കളെ പിതാക്കന്മാരുടെ മൂലവിശ്വാസത്തിലേക്ക് യഥാസ്ഥാനപ്പെടുത്തുന്നതിനായിരുന്നു. അതാണ് കഴുകന്റെ കാലഘട്ടം. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിച്ചാൽ പിന്നെ യാതൊരു ജീവികളുമില്ല. അതതിന്റെ എല്ലാമായിട്ടായിരുന്നു. അത് അവസാനമായിരുന്നു. ഇപ്പോൾ വെളിപാട് 10:1-7 വരെ എടുക്കുകയാണെങ്കിൽ ഞാനിത് സൂചിപ്പിച്ചുകൊണ്ടിരുന്നു. ഓർക്കുക, അവസാനത്തെ ദൂതന്റെ കാലഘട്ടത്തിൽ നോക്കൂ എന്താണ് സംഭവിക്കാനുണ്ടായിരുന്നത്. ദൈവത്തിന്റെ എല്ലാ മർമ്മങ്ങളും നിവൃത്തിയാകും. അത് കഴുകനാകുന്നു. ആമേൻ. ഇപ്പോൾ 4 ജീവികളും പുറപ്പെട്ടു പോകുന്നത് നാം കണ്ടിരിക്കുന്നു. അത് പൂർണ്ണമായും ശരിയാകുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെ ഇപ്പോൾ ഓരോ കാലത്തിലും അല്ലെങ്കിൽ ഓരോ ശക്തിയും അതിന് പിന്നിലായി സവാരി ചെയ്തത് നാം കാണുന്നു. ശത്രുവിന്റെ സവാരിക്കാരൻ ചെയ്തത് എന്താണെന്നും തിരുവെഴുത്തിവിടെ കാണിക്കുന്നു. അത് ഈ മുദ്രകളിൽ വെളിപ്പെട്ടിരിക്കുന്നു. അതും കൂടാതെ ഓരോ ജീവിയും അതിനെ എതിരിടുന്നതിനായി ദൈവം അയച്ച ഓരോ ശക്തിയും കഴുകന്റെ കാലം വരെ ശരിക്കും കൃത്യമായി നിർവഹിച്ചു എന്നും ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഇത് ഇപ്പോൾ അവസാനത്തെ സമയമാണെങ്കിൽ ഒരു കഴുകൻ വന്ന് ശരിക്കും ആ പ്രവൃത്തി ചെയ്തിരിക്കും. ഇപ്പോൾ ഓർക്കുക, സിംഹം വന്നിരുന്ന കാലത്ത്, അതായത് മൂലവചനത്തിന്റെ സമയത്ത്, അവരിൽ ഏകദേശം 100-ൽ 1 ഭാഗം മാത്രം സിംഹത്തിന് ചെവി കൊടുത്തിരുന്നു. കാളയുടെ കാലത്തിൽ വളരെ കുറച്ചു പേർ മാത്രമേ കാളയുടെ സമയത്തെ സന്ദേശം കേട്ടിരുന്നുള്ളൂ. മനുഷ്യന്റെ കാലത്ത് അവൻ വന്നപ്പോൾ അവൻ മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ട് നിങ്ങൾ നോക്കൂ, അവൻ കൌശല്യമുള്ളവനായിട്ട് ഒരു ചെറിയ കൂട്ടത്തെ ഉണ്ടാക്കിയെടുത്തു. അവരെന്താണ് ചെയ്തത്? സാത്താൻ അത് കണ്ടിട്ട് അവൻ നേരെ അവരെ അതിലേക്ക് തിരികെ അയച്ചിട്ട് അവരുമായി ബന്ധം പുനഃസ്ഥാപിച്ചു. ഓർക്കുക, കഴുകൻ അവസാനമായി എത്തിയപ്പോൾ അത് കേൾക്കുന്നതിനായി 100% മാത്രം ജനങ്ങളെ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇത് കഴുകന്റെ കാലഘട്ടമാകുന്നു. ഓർക്കുക, മറ്റുള്ളവരെല്ലാം കുതിരസവാരിക്കാരായിരുന്നു. അതുകൂടാതെ യേശു തന്നെ അതിനെപ്പറ്റി മുൻകൂട്ടി പറഞ്ഞിരുന്നു. അതായത് തന്റെ വരവിന്റെ ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലിന് ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. അത് തിരുവെഴുത്ത് തന്നെയല്ലേ? എങ്കിൽ നാം എവിടെ എത്തിയിരിക്കുന്നു എന്ന് നോക്കുക. സഹോദര സഹോദരി, അത് ശരിയല്ലേ? നാം എവിടെ എത്തിയിരിക്കുന്നു എന്ന് നോക്കുക. ദൈവമേ, ഞാൻ അത്രയും സന്തോഷമുള്ളവനാകുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് വെറുതെ സംസാരിക്കുന്നതല്ല. ഞാനും നിങ്ങളുടെ ഇടയിൽ നിന്നും ഒരുവൻ ഇവിടെ ആയിരിക്കുന്നു. നോക്കൂ, ഞാൻ ഇത് ഞാനാകുന്നു. എനിക്കൊരു കുടുംബമുണ്ട്. ഞാൻ സ്നേഹിക്കുന്നവരായ സഹോദരന്മാരും സഹോദരിമാരും എനിക്കുണ്ട്. സ്വർഗത്തിലെ ദൈവം അത്രയും കരുണയുള്ളവനായിട്ട് താഴേക്കിറങ്ങി വന്ന് തന്റെ സ്വന്തമായ രീതിയിൽ കഴിഞ്ഞ 30 വർഷങ്ങളായി അത് സത്യമാണെന്ന് തെളിയിച്ച് കാണിച്ചിരിക്കുന്നു. ദർശനങ്ങളിൽ കൂടി അത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. നാം ഇവിടെ എത്തിയിരിക്കുന്നു. നാം അവസാനമായി വന്നു ചേർന്നിരിക്കുന്നു. അത്രമാത്രം. ശാസ്ത്രീയ നിരീക്ഷണങ്ങൾ അതിനെ തെളിയിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനം അത് സത്യമാണെന്ന് ന്യായീകരിച്ച് തെളിയിച്ചിരിക്കുന്നു. അങ്ങനെ നാം ഇവിടെ എത്തിയിരിക്കുന്നു. ഈ വെളിപാട് ദൈവത്തിൽ നിന്നും വന്നിരിക്കുകയും അത് സത്യവുമാകുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പിടികിട്ടിയോ? നിങ്ങൾക്കത് മനസ്സിലായോ എന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നു. നോക്കൂ, അതേ ശ്രീമാൻ. എങ്കിൽ പിന്നെ ഞായറാഴ്ച എനിക്കത് പറയേണ്ടി വരികയില്ല. ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക, അത്ഭുതകരമായിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ജലപ്രളയത്തിന് മുമ്പുണ്ടായിരുന്ന ജനങ്ങളെ വിടുവിക്കേണ്ട സമയമെത്തിയപ്പോൾ ദൈവം കഴുകനെ അയച്ചു. ഇസ്രായേലിനെ വിടുവിക്കേണ്ട സമയമെത്തിയപ്പോൾ ദൈവം കഴുകനെ അയച്ചു. യോഹന്നാൻ പത്മോസ് ദ്വീപിലായിരുന്ന സമയത്ത് ഈ സന്ദേശം അത്രമാത്രം സമ്പൂർണമായിട്ട് അതൊരു ദൂത നൽകിയ സന്ദേശമാണെന്ന് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു ദൂതൻ ഒരു സന്ദേശവാഹകനാണ്. എന്നാൽ സന്ദേശവാഹകൻ ഒരു പ്രവാചകനായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? നമുക്കത് തെളിയിക്കാം. വെളിപാട് 22-ൽ അതൊരു കഴുകനായിരുന്നോ എന്ന് നമുക്ക് നോക്കിക്കാണാം. അതെ, നോക്കൂ, അവൻ തീർച്ചയായും അവനൊരു ദൂതനായിരുന്നു. അവൻ സന്ദേശവാഹകൻ തന്നെയായിരുന്നു. എന്നാൽ വെളിപാടിന്റെ ഈ മുഴുവൻ പുസ്തകവും അവന് വെളിപ്പെടുത്തി കൊടുത്തത് ഒരു പ്രവാചകനായിരുന്നു. വെളിപാട് 22-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം, അത് ശരിയാണെന്ന് ഞാൻ കരുതുന്നു. അത് ഞാൻ ഇവിടെ കുറിച്ചെടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. 22:19, ഞാൻ തെറ്റാക്കാനും ഇവിടെയുണ്ട്. ഇല്ല, 22:9, അത് തന്നെയാകുന്നു. അത് ഞാൻ 22:9 തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അത് ശരിയാണ്. ഓ, അതിവിടെയാകുന്നു. എന്നാൽ അവൻ എന്നോട് അതരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും. യോഹന്നാൻ എന്താണ് ഇവിടെ ശ്രദ്ധിച്ചതെന്ന് നോക്കുക. ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന് ഞാൻ തന്നെ. ഇപ്പോൾ അവൻ ഇത് സമാപിക്കുകയാണ്. ഇത് അവസാനത്തെ അധ്യായമാകുന്നു. ഇത് കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അതെനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ വീണ് ഞാൻ നമസ്കരിച്ചു. എന്നാൽ അവൻ, അതാ ദൂതനാകുന്നു, നോക്കൂ, അവൻ എന്നോട് അതരുത് എന്ന് പറഞ്ഞു. യാതൊരു സത്യപ്രവാചകനും ആരാധിക്കപ്പെടുന്നില്ല. അല്ലെങ്കിൽ അതേത് തരത്തിൽപ്പെട്ട സന്ദേശവാഹകനായാലും നോക്കൂ, അത് ദൈവത്തോട് മാത്രമാകുന്നു. അവൻ എന്നോട് അതരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യനത്രേ. ദൈവത്തെ നമസ്കരിക്ക എന്ന് പറഞ്ഞു. നോക്കൂ, ഇപ്പോൾ ഈ പുസ്തകം അത്രയും പ്രാധാന്യമേറിയ ഒന്നായിട്ട്, അതായത് ഇത് ദൈവത്തിന്റെ വചനമാകുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ വചനം കൊണ്ടുവരപ്പെട്ടപ്പോൾ അതൊരു പ്രവാചകനിൽ കൂടെ കൊണ്ടുവരപ്പെടേണ്ടത് ആവശ്യമാകുന്നു. എന്തുകൊണ്ടാണെന്നാൽ ദൈവത്തിന്റെ വചനം പ്രവാചകന്റെ അടുക്കൽ മാത്രമേ വരികയുള്ളൂ. ഈ വിഷയത്തിൽ ഇവിടെ ഒരു ചോദ്യം ഈ പെട്ടിയിൽ ഞാൻ പ്രതീക്ഷിക്കുകയായിരുന്നു. ഞാൻ അതിൽ തന്നെ കുറച്ച് സമയം നിൽക്കാമെന്ന് കരുതിയിരുന്നു. അതുപോലെ ഒരു ചോദ്യം അതിലുണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അത്രമാത്രം എനിക്കത് എടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചു. ദൈവത്തിന്റെ വചനം എല്ലായ്പ്പോഴും പ്രവാചകനാൽ കൊണ്ടുവരപ്പെടുന്നു. വേദപുസ്തകം അതിന്റെ വ്യവസ്ഥ ഒരിക്കലും മാറ്റുന്നില്ല. അത് അതേ കാര്യം തന്നെയാകുന്നു. അത് നാം വചനത്തെ കൊണ്ടുവരുന്നതിനായി വരാൻ പോകുന്ന, നാം പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ ദീർഘദർശിയുടെ അടുക്കൽ എത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ വെളിപാട് 10:7 ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്കതിന്റെ 9-ാം വാക്യം വീണ്ടും വായിക്കാം. ആ വാക്യത്തെ എടുക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ മുദ്രകളെ വിടുന്നതിന് മുമ്പ് നിങ്ങളത് പൂർണ്ണമായി മനസ്സിലാക്കുന്നുണ്ടോ? ഇപ്പോൾ ഓർക്കുക, കഴുകിനു ശേഷം ഇനിയും വേറൊരു ശക്തി പുറപ്പെട്ടു പോകുന്നില്ല. നോക്കൂ, ഇനിയും പുറപ്പെട്ടു പോകുന്നില്ല. എതിർക്രിസ്തു എന്തെങ്കിലും അയക്കുമ്പോഴെല്ലാം ദൈവം തന്റെ ഒരു ശക്തി അയച്ചിരുന്നു. എതിർക്രിസ്തു മറ്റൊരു ശക്തി അയച്ചു, അതിനെ നേരിടുന്നതിനായി ദൈവം മറ്റെന്തെങ്കിലും അയച്ചു. അതിനുശേഷം അവൻ വേറൊരു ശക്തി അയക്കുന്നു, ദൈവം അതിനെ നേരിടുന്നതിനായി മറ്റൊരു ശക്തി അയക്കുന്നു. മനസ്സിലായോ? അങ്ങനെ അവൻ കഴുകനെ അയക്കുമ്പോൾ അത് അവന്റെ വചനമാകുന്നു. അത് ആരംഭത്തിൽ ഉണ്ടായിരുന്ന അതേ വചനം തന്നെയാകുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, നാം വരുന്നതിനു വേണ്ടി കാത്തിരിക്കുന്ന ഈ പ്രവാചകൻ ഏലിയാവിന്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ഏതോ ഒരു വ്യക്തിയായിരിക്കില്ലേ? അത് ഏലിയാവായിരിക്കില്ല തീർച്ചയായും. എന്നാൽ അതുപോലെ തന്നെയുള്ള ഒരു മനുഷ്യനായിരിക്കും വരുന്നത്. അവന്റെ ശുശ്രൂഷ വിഭാഗീയ സഭകളുടെ തെറ്റായ ഉപദേശങ്ങളിൽ വീണുപോയ ജനങ്ങളെ തിരികെ അപ്പസ്തോലിക പിതാക്കന്മാരുടെ മൂലവിശ്വാസത്തിലേക്ക് യഥാസ്ഥാനപ്പെടുത്തുന്നതിനു വേണ്ടി അയക്കപ്പെട്ടതായിരിക്കും. ഇപ്പോൾ അത് വേദപുസ്തകമായി യോജിച്ചു പോകുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് യോജിച്ചു പോകുന്നതെന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് കൂടുതലായി പറയാൻ എനിക്ക് കഴിയില്ല, കാരണം അതങ്ങനെ തന്നെയാണ്. നിങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് മാത്രം, അത് സത്യമാകുന്നു. നിങ്ങൾ അതിൽ നിന്നും എന്തെങ്കിലും എടുത്തു മാറ്റിയാൽ നിങ്ങൾ അതിനെ വളച്ചൊടിക്കുന്നു. മനസ്സിലായോ? അതുകൊണ്ട് അത് ഇപ്രകാരമാകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഒമ്പതാം വാക്യം, ബലിപീഠത്തിന് കീഴിലുള്ള ആത്മാക്കളാകുന്നു. ഇവിടെയാണ് യഥാർത്ഥത്തിൽ എനിക്ക് ചില വിയോജിപ്പുകൾ കിട്ടാൻ പോകുന്നത്. എന്നാൽ ഒരു നിമിഷത്തേക്ക് അത് ശ്രദ്ധിക്കുക മാത്രം ചെയ്യുക. നോക്കൂ, ഞാനും അപ്രകാരം ചിന്തിച്ചിരുന്നു, എന്നാൽ അത് അപ്രകാരമായിരുന്നില്ല. ബലിപീഠത്തിന് കീഴിലുള്ള ഈ ആത്മാക്കളെല്ലാം ആദ്യകാല സഭയിലെ രക്തസാക്ഷികളായിരിക്കുമെന്ന് ഞാൻ എല്ലായ്പ്പോഴും കരുതിയിരുന്നു. കൂടാതെ ഡോക്ടർ ഒരിയ സ്മിത്തും മറ്റുള്ളവരും അതുതന്നെയാണ് പറയുന്നതെന്ന് എനിക്ക് തീർച്ചയാണ്. നോക്കൂ, ഞാനും അപ്രകാരം തന്നെ സ്വയം ചിന്തിച്ചിരുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് അതിനെക്കുറിച്ചുള്ള ദർശനം കാണിച്ചപ്പോൾ അതങ്ങനെയായിരുന്നില്ല, അത് ആ ആത്മാക്കളായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം, കൊള്ളാം, എനിക്കതേക്കുറിച്ച് യാതൊന്നും അറിയില്ല. ശരി, എങ്കിൽ ഇപ്പോൾ ഒരു നിമിഷം നിൽക്കൂ, നമുക്കത് കണ്ടുപിടിക്കാം. ശ്രദ്ധിക്കുക, ഇവർ മണവാട്ടിസഭയുടെ ആത്മാക്കളല്ല, ഒട്ടുമല്ല. അത് മണവാട്ടിസഭയിലെ അംഗങ്ങളാണ്. നീ എത്രത്തോളം എന്ന് ബലിപീഠത്തിന് കീഴിൽ നിലവിളിച്ചുകൊണ്ടിരുന്നുവെന്ന് നാം വിചാരിച്ചിരുന്നു. ഞാനത് ഒരു വട്ടം കൂടി വായിക്കട്ടെ, അതിനാൽ നിങ്ങൾക്കത് ശരിയായി മനസ്സിലാക്കുന്നതിനിടയാകും. അവൻ അഞ്ചാം മുദ്ര പഠിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. നോക്കൂ, ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും. ഇപ്പോൾ അവിടെ നിന്നും ഒരു നിമിഷത്തേക്ക് മാറരുത്. നോക്കൂ, വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കും എന്നവർ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ള നിലയങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്ന് തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്നവർക്ക് അരുളപ്പാടുണ്ടായി. ഇപ്പോൾ അവരെക്കുറിച്ച് ഈ സമയത്ത്, ഈ അഞ്ചാം മുദ്ര പൊട്ടിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സഭ എടുക്കപ്പെട്ടിട്ട് കഴിഞ്ഞിരിക്കുന്നതായി കാണാം. അതിനാൽ ബലിപീഠത്തിന് കീഴിലുള്ളത് ആദ്യകാല സഭയുടെ ആത്മാക്കളായിരിക്കാൻ കഴിയുകയില്ല. ഇപ്പോൾ ദയവായി നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെങ്കിൽ, കാരണം ഇതൊരു തർക്കവിഷയമായതിനാൽ നിങ്ങൾ ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പക്കൽ അത് എഴുതിയെടുക്കുന്നതിനായി കടലാസം മറ്റെല്ലാം ഉണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇത് ആ ആത്മാക്കളല്ല. അതെന്തുകൊണ്ടാണെന്നാൽ നീതിമാന്മാരുടെയും രക്തസാക്ഷികളുടെയും നീതിമാന്മാരായ ജനങ്ങളും സഭയായ മടവാട്ടിയും എടുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയും, അതിനാൽ അവർക്ക് യാഗപീഠത്തിന് കീഴിലായിരിക്കാൻ കഴിയുകയുമില്ല. അവർ മഹത്വത്തിൽ മണവാട്ടിയോടൊപ്പമായിരിക്കും. ഇപ്പോൾ ശ്രദ്ധിക്കുക, കാരണം അവർ വെളിപാടിന്റെ നാലാം അധ്യായത്തിൽ മേഘങ്ങളിലേക്ക് എടുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവർ എടുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എങ്കിൽ പിന്നെ ഇപ്പോൾ ഈ ആത്മാക്കൾ ആരാകുന്നു? അത് അടുത്ത കാര്യമാകുന്നു. ഇവർ ആദ്യകാല സഭയിലുള്ളവർ അല്ലെങ്കിൽ പിന്നെ ഇവർ ആരാകുന്നു? ഇത് ഇസ്രായേലാകുന്നു. ഒരു രാജ്യമായി രക്ഷിക്കപ്പെടുവാൻ അവർ മുൻനിർണയിക്കപ്പെട്ടവരാകുന്നു. ഇത് ഇസ്രായേലാകുന്നു. ഇത് ഇസ്രായേൽ തന്നെ സ്വയമായിട്ടാകുന്നു. നിങ്ങൾ പറഞ്ഞേക്കാം, ഓ ഒരു നിമിഷം നിൽക്കൂ, അവർ ആയിരിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. ഓ അതെ, അവർ രക്ഷിക്കപ്പെടേണ്ടിയവരാണ്. ഇവിടെ നമുക്കിത് ഒരു നിമിഷത്തിനുള്ളിൽ ഉറപ്പിച്ചു കളയാം. എന്റെ പക്കൽ നാലോ അഞ്ചോ തിരുവെഴുത്തുകളുണ്ട്. ഞാനതിൽ ഒരെണ്ണം എടുക്കുന്നതാണ്. നമുക്കൊരു നിമിഷത്തേക്ക് റോമർക്ക് എഴുതിയ ലേഖനം എടുത്തിട്ട് അത് അവർ തന്നെയാണോ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം എടുത്തിട്ട് നാം അത് വായിച്ചിട്ട് നമുക്ക് തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും. റോമർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം 25-26 വാക്യങ്ങൾ. ഇപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക. പൗലോസ് പറയുന്നു, നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ സുവിശേഷം അറിയിച്ചാൽ എന്താകും? അവൻ ശപിക്കപ്പെട്ടവനാകും. ശ്രദ്ധിക്കുക.
that you should be ignorant of the mystery, lest you should be wise in your own conceit.
നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് അവിടെയാണ് നിങ്ങൾ തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. അവസാനത്തെ അന്യജാതി മണവാട്ടി കൊണ്ടുവരപ്പെടുന്നതുവരെ മണവാട്ടിക്കു വേണ്ടി ഇസ്രായേലിന് ആ ഉദ്ദേശത്തിനു വേണ്ടി അന്ധത വന്നിരിക്കുന്നു. അങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും.
They are Israel. That's under this altar. What? Israel was blinded.
ശരി, ഇപ്പോൾ അവരാണ് ഇസ്രായേൽ ഈ ബലിപീഠത്തിന് കീഴിലുള്ളവർ. ശ്രദ്ധിക്കുക, നാം രക്ഷിക്കപ്പെടുന്നതിന്റെ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇസ്രായേൽ അന്തരാക്കപ്പെട്ടത്. നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ അവരെ അന്തരാക്കിയത് ആരാണ്? ദൈവം. ദൈവം തന്നെ സ്വന്തം മക്കളെ അന്തരാക്കി. യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ ഈ യഹൂദന്മാർ അവന്റെ രക്തത്തിനു വേണ്ടി അലമുറയിട്ടിരുന്നതിൽ അതിശയിക്കാനില്ല. അത് അവന്റെ സ്വന്തം മക്കളായിരുന്നു. അവൻ തിരുവെഴുത്തായിരുന്നു. അവൻ വചനം സ്വയമായിട്ടായിരുന്നു. ഇവിടെ അവർ അവനെ സന്തോഷത്തോടെ സ്വീകരിക്കും എന്നവൻ അറിഞ്ഞിരുന്നു. ആ കാരണത്താലാണ് അവൻ അവരെ അന്ധരാക്കി കളഞ്ഞത്. അതിനാൽ അവർക്കവനെ തിരിച്ചറിയാൻ കഴിയില്ല. അവൻ അത്രയും എളിമയായ രീതിയിൽ വന്നിട്ട് അവർ അത് സ്വീകരിക്കാതിരിക്കുന്നതിനായി അതിലേക്ക് അവരെ അന്ധരാക്കി. നോക്കൂ, അവരത് അങ്ങനെ ചെയ്യുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. അങ്ങനെ അവൻ അന്ധരാക്കി, അവർ അന്ധരാക്കപ്പെട്ടു. യേശു അവരെക്കുറിച്ച് അത്രമാത്രം ദുഃഖിതനായിട്ട് പറഞ്ഞു, പിതാവേ, അവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ അവരോട് ക്ഷമിക്കണമേ. നോക്കൂ, അവർ അന്ധരാക്കപ്പെട്ടു. പൗലോസ് പറഞ്ഞു, അവർ അന്ധരാക്കപ്പെട്ടതിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. അത് നമുക്ക് വേണ്ടിയായിരുന്നു. ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങളിത് ശ്രദ്ധയോടെ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവരിൽ ഓരോരുത്തരും വെള്ള നിലയങ്കി കൊടുത്തു. അവർക്ക് ഇതിനു മുമ്പ് അതുണ്ടായിരുന്നില്ല. എന്നാൽ അവർക്ക് ഓരോരുത്തർക്കും വെള്ള നിലയങ്കി കൊടുക്കപ്പെട്ടു. എന്നാൽ വിശുദ്ധന്മാർക്ക് നേരത്തെ അത് അവരുടെ പക്കൽ ഉണ്ടായിരുന്നു. അവർക്കതിവിടെ ലഭിക്കപ്പെടുന്നു. എന്നാൽ അവിടെ അവർക്ക് ഓരോരുത്തർക്ക് നിലയങ്കി കൊടുക്കപ്പെട്ടു. വിശുദ്ധന്മാർക്ക് നേരത്തെ അവരുടെ വെള്ള അങ്കികൾ ലഭിച്ചിട്ട് അവർ മുകളിലേക്ക് എടുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നോക്കൂ, അവർക്കതുണ്ടായിരുന്നില്ല. അവർക്ക് നോക്കൂ, അവർക്കതിനൊരു അവസരമുണ്ടായിരുന്നില്ല. കാരണം അവരുടെ സ്വന്തം പിതാവായ ദൈവത്താൽ അവർ അന്ധരാക്കപ്പെട്ടു. അതിനാൽ ദൈവത്തിന്റെ കൃപ നിവൃത്തിയാക്കപ്പെടുകയും അതുവഴി ജാതികളിൽ നിന്നും മണവാട്ടി എടുക്കുന്നതിനുമിടയായി. അത് ശരിയല്ലേ? അതിന്റെ മനോഹരമായ ഒരു മാതൃക ഞാൻ യോസഫിൽ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. യോസഫ് ആത്മീയ മനുഷ്യനായ കഴുകനായിരുന്നു. അവൻ തന്റെ സഹോദരങ്ങളുടെ ഇടയിൽ ജനിച്ചു. അത് യഥാർത്ഥ സഭ മറ്റുള്ള സഭകളുടെ ഇടയിലായിരുന്നത് പോലെ തന്നെയാകുന്നു. അവന് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനും ദർശനങ്ങൾ കാണാനും കഴിഞ്ഞിരുന്നു. ബാക്കിയുള്ളവർ അവനെ വെറുത്തിരുന്നു. എന്നാൽ അവന്റെ പിതാവ് അവനെ സ്നേഹിച്ചിരുന്നു. ശ്രദ്ധിക്കുക, അതിനുശേഷം അവൻ പുറത്തായി. തന്റെ സഹോദരന്മാരാൽ പുറത്താക്കപ്പെട്ടു. തന്റെ പിതാവിനാലായിരുന്നില്ല. തന്റെ സഹോദരന്മാരാൽ പുറത്താക്കപ്പെട്ടിട്ട് ഏകദേശം 30 വെള്ളിക്കാശിന് അവർ അവനെ വിറ്റുകളഞ്ഞു. അവർ അവനെ ഒരു പൊട്ടക്കിണറ്റിൽ എറിഞ്ഞുകളയുകയും മരിച്ചുപോയി എന്ന് സങ്കല്പിക്കപ്പെടുകയും ചെയ്തു. അവിടെ നിന്നും അവൻ ഫറവോന്റെ വലങ്കൈ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. അവൻ തന്റെ സഹോദരന്മാരാൽ പുറന്തള്ളപ്പെട്ടതിനാൽ നോക്കൂ, അവനൊരു അന്യജാതിയായ മണവാട്ടിയെ നൽകപ്പെട്ടു. തന്റെ സ്വന്തം ജനങ്ങളിൽ നിന്നുമായിരുന്നില്ല. അവരിൽ കൂടെ അവൻ എഫ്രയീമും മനശ്ശെയും ജനിച്ചിട്ട് അവർ ഇസ്രായേൽ ഗോത്രത്തോട് ചേർക്കപ്പെട്ടു. ഇസ്രായേൽ അവരെ അനുഗ്രഹിച്ചപ്പോൾ തന്റെ കൈകൾ പിണച്ചുവെച്ചുകൊണ്ട് ഇളയവനിൽ നിന്ന് മൂത്തവനിലേക്ക്, യഹൂദനിൽ നിന്ന് അന്യജാതിയിലേക്ക് അനുഗ്രഹങ്ങളെ കൈകൾ പിണച്ചുവെച്ചുകൊണ്ട് ചെയ്തു. അവൻ തന്റെ കൈകൾ പിണച്ചുവെച്ചുകൊണ്ട് ഇളയപുത്രനിലേക്ക് അയക്കുകയും അത് വരുവാനിരിക്കുന്ന ചെറിയ സഭയുമായിരുന്നു. മാതൃസഭ സൂര്യനെ അണിച്ചുകൊണ്ട് നിന്നു. അവൾ ഈ കുഞ്ഞിനെ പ്രസവിച്ചു. ശ്രദ്ധിക്കുക, അവനെ കിട്ടുന്നതിനായി ഇസ്രായേൽ തന്റെ കൈകളെ പിണച്ചുവെച്ചത് ഒരു മാതൃകയാകുന്നു. അങ്ങനെ യോസഫ്, അവരുടെ മക്കൾ രണ്ടും ഒരു അന്യജാതി മാതാവിൽ നിന്നുമായിരുന്നു. ഇസ്രായേലിന്റെ മണവാട്ടിയും പിന്നിലായി പഴയ യാഥാസ്ഥിതിക സഭയിൽ നിന്നും ക്രിസ്തീയ സഭയുടെ വഴിയിലേക്ക് ഇസ്രായേലിന്റെ കരങ്ങളെ പിണച്ച അതേ പരിശുദ്ധാത്മാവിനാൽ പിണയ്ക്കപ്പെട്ടിരിക്കുന്നു. അവൻ പറഞ്ഞു, ദൈവമാണ് എന്റെ കൈകൾ പിണച്ചത്. അവൻ ഇതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ലായിരുന്നു. ശ്രദ്ധിക്കുക, അതിനുശേഷം യോസഫ് തന്റെ സ്വന്തം സഹോദരന്മാരാൽ തന്റെ സ്വന്തം ജനങ്ങളാൽ തള്ളിക്കളയപ്പെട്ടിട്ട് ഒരു അന്യജാതി മണവാട്ടിയെടുത്തു. അതുതന്നെയാണ് കൃത്യമായും യേശുവും ചെയ്തത്. യഹൂദന്മാരാൽ തള്ളിക്കളയപ്പെട്ടിട്ട് ഒരു അന്യജാതിയായ മണവാട്ടിയെടുത്തു.
Acts 15.
ഇപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഇവിടെ വായിക്കാം. എന്റെ പക്കൽ ഒരു തിരുവെഴുത്ത് എഴുതിയത് ഇവിടെയുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 15 ആകുന്നു. ഇത് നാം പഠിച്ചിരിക്കേണ്ടതായ ചില കാര്യങ്ങളായിരിക്കുന്നു. എന്റെ പക്കൽ അത് വായിക്കുന്നതിനായി അപ്പോസ്തല പ്രവൃത്തികൾ 15:14 ആകുന്നു. ശരി, ഇത് ശരിയാണ് എന്ന് ഞാൻ ആശിക്കുന്നു. ശരി, ശിമോൻ വിവരിച്ചുവല്ലോ എപ്രകാരം ദൈവം അല്ല. നമുക്ക് 13-ാം വാക്യം തൊട്ട് വായിക്കാം. അവർ പറഞ്ഞു നിർത്തിയ ശേഷം യാക്കോബ് ഉത്തരം പറഞ്ഞത്, ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ നോക്കുക. അവർ ജാതികളുടെ അടുക്കലേക്ക് പോയി, നോക്കൂ. അതിനാൽ കുഴപ്പങ്ങൾ തുടങ്ങി, കാരണം അവർ യഹൂദന്മാരായിരുന്നു. നോക്കൂ, അവർ പറഞ്ഞു നിർത്തിയ ശേഷം യാക്കോബ് ഉത്തരം പറഞ്ഞത്, സഹോദരന്മാരെ എന്റെ വാക്ക് കേട്ടുകൊള്ളുവീൻ. ദൈവം തന്റെ നാമത്തിനായി ജാതികളിൽ നിന്ന് ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ചത് ശിമോൻ വിവരിച്ചുവല്ലോ. അത് ശിമോൻ പത്രോസ് ആയിരുന്നു. ഹാ, നോക്കൂ, എന്റെ ഭാര്യയുടെ പേര് ബ്രോയ് എന്നായിരുന്നു. ഞാൻ അവളെ ഭാര്യയെ എടുത്തപ്പോൾ അവൾ ബ്രഹ്മമായി തീർന്നു. നോക്കൂ, യേശു തന്റെ സഭയെ അല്ലെങ്കിൽ തന്റെ മണവാട്ടിയെ ജാതികളിൽ നിന്നെടുക്കുന്നു. ഇത് യോസഫിനെ പോലെ തന്നെ മാതൃകയാകുന്നു. ഇത് തിരുവെഴുത്ത് പ്രകാരമാകുന്നു. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ഈ ആത്മാക്കൾ യാഗപീഠത്തിന് കീഴിലുള്ളവരാകുന്നു. ശരി, ഈ ആത്മാക്കൾ യാഗപീഠത്തിന് കീഴിലായിരുന്നു എന്ന് നാം ഇപ്പോൾ മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടാണെന്നാൽ അവർ ഐക്മാനെ പോലെയുള്ള നീചപാപികളാൽ കൊല ചെയ്യപ്പെട്ടവരായിരുന്നു. അവർ ലക്ഷക്കണക്കിന് ജനങ്ങളായിട്ട് അവർ യഹൂദന്മാരായിരുന്നു. ഇപ്പോൾ ഓർക്കുക, ഇതെന്തായിരുന്നു? അവർ ദൈവത്തിന്റെ വചന നിമിത്തം കൊല ചെയ്യപ്പെട്ടവരായിരുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിച്ചതിനാലല്ലായിരുന്നു. നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടോ? എന്നാൽ ഓർക്കുക, സഭ കടന്നുവരുന്നതും സഭയിലുള്ള രക്തസാക്ഷികളും ദൈവത്തിന്റെ വചന നിമിത്തവും യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യത്താലുമാകുന്നു. ഇവിടെയുള്ള എത്ര പേർക്കതറിയാം? അതെ, ശരി. എന്നാൽ ഇപ്പോൾ ഇവർക്ക് യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം ഇല്ലായിരുന്നു. ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും എന്നാകുന്നു. യഹൂദന്മാർ ഹിറ്റ്ലർ അവരെ വെറുത്തിരുന്നു, അതുപോലെ ഐക്മാനും, അതുപോലെ സ്റ്റാലിനും, ബാക്കിയുള്ള ലോകം മുഴുവനും അവരെ വെറുത്തിരുന്നു. നോക്കൂ, എന്നാൽ അവർ വിശ്വസിച്ചിരുന്ന സത്യത്തിൽ തന്നെ അവർ നിലനിന്നു. അവർ യഹൂദന്മാരായിരുന്നതിനാൽ അവരെ കൊന്നുകളഞ്ഞു. മാർട്ടിൻ ലൂതറും ഒരുവിധം അതേ ആശയത്തോടു കൂടിയ ഒരു വ്യക്തിയായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? ഇത് സത്യമാകുന്നു. അവൻ പറഞ്ഞു, എല്ലാ യഹൂദന്മാരെയും പുറത്താക്കി കളയണം, അവർ എതിർ ക്രിസ്ത്യാനികളാകുന്നു. നോക്കൂ, എന്നാൽ അവൻ മറ്റൊരു കാലഘട്ടത്തിനടിയിലായിരുന്നതിനാൽ അവനത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവൻ ആ വചനത്തെ കണ്ടിരുന്നില്ല. ഇപ്പോൾ ആ വചനത്തിന്റെ സത്യം കടന്നുവരികയാണ്. നിങ്ങൾക്ക് എങ്ങനെ ഇസ്രായേലിനെ അന്ധരാക്കി കളയാൻ കഴിയും? നിങ്ങൾക്കത് കഴിയില്ല. ഇല്ല. എപ്രകാരം ആ പ്രവാചകന് അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇസ്രായേലെ നിനക്ക് കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ട് എന്ന് പറയാൻ കഴിഞ്ഞു? അതവനെ അവർ ഏറ്റവും മോശമായ അതിന്റെ ഭാഗം കാണിക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, എന്തുകൊണ്ട് കഴിയും? അവൻ പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. അത് ശരിയാണ്. ഓ മനുഷ്യ, നീ എങ്ങനെയാണ് അത് ചെയ്യാൻ പോകുന്നത്? ഒരുവട്ടം യഹൂദന്മാരുടെ മേൽ വരുന്ന ആ കറുത്ത കാര്യത്തെ പ്രവാചകൻ കണ്ടപ്പോൾ ദൈവം അവരെ മറന്നുകളയുമെന്ന് അവൻ കരുതിപ്പോയി. അപ്പോൾ ആ മനുഷ്യൻ അവിടെ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വചനം അവന്റെ മേൽ ചൊരിയപ്പെട്ടു. അപ്പോൾ അവൻ ചോദിച്ചു, ഓ യഹോവേ, നീ നിന്റെ ജനത്തെ തള്ളിക്കളയുമോ? ദൈവം പറഞ്ഞു, നിന്റെ കയ്യിൽ എന്താണ് ഇരിക്കുന്നത്? അവൻ പറഞ്ഞു, ഇതൊരു അളവുകോലാകുന്നു. ദൈവം അവനോട് പറഞ്ഞു, അതുകൊണ്ട് നീ ആകാശത്തിന്റെ ഉയരം അളക്കുക. ഹാ, അതെ, അതുപോലെ സമുദ്രത്തിന്റെ ആഴത്തെയും അളക്കുക. അവൻ പറഞ്ഞു, എനിക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. ദൈവം പറഞ്ഞു, അതുപോലെ തന്നെ എനിക്കും ഇസ്രായേലിനെ ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. ഇല്ല ശ്രീമാൻ, അവൻ ഇസ്രായേലിനെ ഒരിക്കലും മറക്കുകയില്ല. അവന് തന്റെ സ്വന്തം കുഞ്ഞിനെ അന്ധനാക്കേണ്ടി വന്നു. ഇപ്പോൾ അതൊന്ന് ചിന്തിച്ചു നോക്കുക. തന്റെ സ്വന്തം കുഞ്ഞിനെ അന്ധനാക്കിയിട്ട് നമുക്കൊരവസരം നൽകുകയും നാം അത് തള്ളിക്കളയുകയും ചെയ്യുന്നു. അത് നിങ്ങളെ അത്രയും താഴ്മയുള്ളവരാക്കിയിട്ട് ഒരു സമൂർത്ത ഇരിപ്പിടത്തിനടിയിൽ എഴിഞ്ഞു കയറി ഒരു 10 ഗാലന്റെ തൊപ്പിയുമായിട്ട് ഒരിക്കലും അതൊന്ന് തൊടാൻ പോലും കഴിയാതെ നിങ്ങളെ അനുഭവപ്പെടുത്തുന്നില്ലേ? നിങ്ങൾക്കറിയാമോ, അത് തീരെ ചെറുതാകുന്നു. നിങ്ങൾക്കറിയാമോ, ഓ ദൈവമേ. അതെ, അവർ ദൈവത്തിന്റെ വചന നിമിത്തം പിടിക്കപ്പെട്ടു. അവർ യഹൂദന്മാരായിരുന്നു. അവർക്കവരുടെ ന്യായപ്രമാണമുണ്ടായിരുന്നു. അവർ അതുമായി ഉറച്ചു നിന്നിരുന്നു. ഇന്നലെ രാത്രിയിലെ കാര്യം നിങ്ങൾ ഓർക്കുന്നില്ലേ? നോക്കൂ, അവർ അതുമായിട്ട് ഉറച്ചു നിന്നു. അവർ യഹൂദന്മാരായിരുന്നു. അവർക്കവരുടെ ന്യായപ്രമാണമുണ്ടായിരുന്നു. ആ ന്യായപ്രമാണം ദൈവത്തിന്റെ വചനമായിരുന്നു. അവർ അതുമായിട്ട് തന്നെ ഉറച്ചു നിന്നു. അത് ശരിയാണ്. അവരുടെ സാക്ഷ്യ നിമിത്തം അവർ രക്തസാക്ഷികളായി. സഭ എടുക്കപ്പെട്ടതിനു ശേഷം ഇവിടെ ഇതാ ബലിപീഠത്തിന് കീഴിൽ ആത്മാക്കളാകുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവരവരുടെ അന്ധതയിൽ അവരുടെ മസിഹായ കൊന്നുകളയുകയും ഇപ്പോൾ അവർ അതിന്റെ ഫലം അനുഭവിക്കുകയും ചെയ്യുന്നു. അവർ അത് മനസ്സിലാക്കിയിരിക്കുന്നു. അത് പോയിക്കഴിഞ്ഞതിനു ശേഷം അവർ അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവർ ദൈവത്തിന്റെ യാഗപീഠത്തിന് മുമ്പിൽ വന്നപ്പോൾ അവർ അവനെ കാണുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ ദൈവത്തിന്റെ കൃപ അവർക്കുണ്ടായിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഇപ്പോൾ അവർക്ക് യാതൊരു വിധത്തിലും വിശുദ്ധന്മാരായിരിക്കാൻ കഴിയുകയില്ല. കാരണം വിശുദ്ധന്മാർക്ക് നേരത്തെ വെള്ളയങ്കി കിട്ടിയിരിക്കുന്നു. എന്നാൽ അവർക്ക് ഇവിടെ ഇപ്പോൾ ലഭിക്കുകയും ഈ ആത്മാക്കൾ ദൈവത്തിന്റെ വചന നിമിത്തവും അവരുടെ സാക്ഷ്യം ഹേതുവായും അവർ ദൈവത്തിന്റെ ജനമായിരിക്കെ യഹൂദന്മാരായിരിക്കുന്നതിലും പിടിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ വരുന്നത് ശ്രദ്ധിക്കുക. യേശു അവരിൽ ഓരോരുത്തർക്കും ഒരു വെള്ളം നിലയങ്കി നൽകി. ഓ ദൈവമേ, ശ്രദ്ധിക്കുക, അത് സഭ മുകളിലേക്ക് എടുക്കപ്പെട്ടതിന് ശേഷമായിരുന്നു. കാരണം അവരുടെ ഉദ്ദേശത്തോടെ അവർ വിശ്വസ്തരായിരുന്നു. അവർ അന്തരാക്കപ്പെടുകയും അവർക്കത് അറിയുകയുമില്ലായിരുന്നു. അവർക്കതറിയില്ലായിരുന്നു. അവർ കൃത്യമായും അവർക്ക് വേണ്ടി മുൻകൂട്ടി നിയോഗിച്ചിരുന്ന അതേ ഭാഗം തന്നെ അവർ അഭിനയിക്കുകയായിരുന്നു. അങ്ങനെ ഇവിടെ യോഹന്നാൻ നോക്കിയപ്പോൾ ബലിപീഠത്തിന് കീഴിൽ ആ ആത്മാക്കളെ കണ്ടിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവൻ ആ ആത്മാക്കളെ കണ്ടിരുന്നു. അവൻ എന്താണ് അവരെ വിളിച്ചതെന്ന് ശ്രദ്ധിക്കുക. അവർ നിലവിളിച്ചു, നാഥ എത്രത്തോളം. ശ്രദ്ധിക്കുക, അല്പകാലം കൂടെ നോക്കൂ. നാം ഈ തിരുവെഴുത്തുകളിൽ കൂടെ മുമ്പോട്ട് തുടരുമ്പോൾ നമുക്കിത് എടുത്ത് മനസ്സിലാക്കാം. അവരുടെ മശിഹായെ അവർ കൊന്നുകളഞ്ഞു എന്നവർ മനസ്സിലാക്കി. നോക്കൂ, അവർ അത് അറിഞ്ഞിരുന്നില്ല. എന്നാൽ പിന്നീട് അവരത് മനസ്സിലാക്കി. അവർ ചെയ്ത കുറ്റത്തിന് പിഴയായി അവരും തിരികെ കൊല്ലപ്പെട്ടു. ഇപ്പോൾ നോക്കൂ, അതിന് പകരമായിട്ട് അവർക്ക് കൊടുക്കേണ്ടി വന്നത് എന്തായിരുന്നു? കൊലപാതകത്തിന് അവർ കുറ്റവാളികളായിരുന്നു. അതിനാൽ അവരും കൊല്ലപ്പെട്ടു. നോക്കൂ, അവന്റെ രക്തം ഞങ്ങളുടെ മേലാകട്ടെ എന്നവർ നിലവിളിച്ചു. നോക്കൂ, അത് ശരിയാണ്, അവർ അന്ധരാക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ അവർ അന്ധരാക്കപ്പെട്ടിരുന്നില്ലെങ്കിൽ അവരെ വിട്ടുകളഞ്ഞേക്കൂ. അവർ അയോഗ്യരാണെന്ന് ദൈവം പറയുമായിരുന്നു. എന്നാൽ അവർ ദൈവത്താൽ കുരുടരാക്കപ്പെട്ടിരുന്നതിനാൽ അവന്റെ കൃപ അവർക്കായി താണിറങ്ങി വന്നു. ആമേൻ. അത്ഭുത കൃപയെക്കുറിച്ചൊന്ന് സംസാരിക്കൂ. അവരിൽ ഓരോരുത്തർക്കും വെള്ളം നിലയങ്കി കൊടുക്കപ്പെട്ടു. എന്തുകൊണ്ടാണെന്നാൽ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. അവർ ഓരോരുത്തരുടെയും പേരുകൾ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് ശരിയാണ്, യേശു അവർക്ക് നിലയങ്കികൾ നൽകി. അത് യോസഫ് തന്റെ സഹോദരന്മാരോട് ചെയ്തതിന്റെ ഒരു മാതൃകയാകുന്നു. നോക്കൂ, യോസഫ് അവിടെ നിന്നപ്പോൾ അവൻ സ്വയം അവനെ തന്നെ അവസാനമായി വേദിയിൽ വെച്ച് തന്റെ സ്വന്തം വേദിയിൽ അവന്റെ കൊട്ടാരത്തിൽ അവന്റെ സിംഹാസനത്തിൽ വെച്ച് വെളിപ്പെടുത്തി. അവൻ പറഞ്ഞു, എല്ലാവരും എന്നെ വിട്ടുപോകുവിൻ. അവന്റെ ഭാര്യ കൊട്ടാരത്തിലായിരുന്നു, മണവാട്ടി ആയിരിക്കേണ്ട സ്ഥലത്ത് തന്നെ. അവനവരോട് ചോദിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കെന്നെ അറിയില്ലേ? ഹേ, അവനിതാ എബ്രായ ഭാഷയിൽ ഇപ്പോൾ സംസാരിക്കുന്നു. ഞാൻ നിങ്ങളുടെ സഹോദരൻ യോസഫ് ആകുന്നു. ഓ ദൈവമേ, അവർ പറഞ്ഞു, ഇപ്പോൾ ഓ അവൻ നമ്മെ കുറ്റക്കാരായി പിടിക്കാൻ പോകുകയാണ്. അവൻ പറഞ്ഞു, ഒരു നിമിഷം നിൽക്കൂ, ഒരു നിമിഷം നിൽക്കൂ. ദൈവം ഇതൊരു ഉദ്ദേശത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നു. നിങ്ങൾ എന്നെ തള്ളിക്കളഞ്ഞത് ജീവരക്ഷിക്കായിട്ടാകുന്നു. സ്തോത്രം, അവിടെയാണ് നിങ്ങൾ കൃത്യമായിട്ട്. അവൻ പറഞ്ഞു, നിങ്ങൾ അന്യോന്യം കോപിക്കേണ്ട. യോസഫ് അങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നില്ലേ? അവൻ പറഞ്ഞു, നിങ്ങൾ അന്യോന്യം കോപിക്കേണ്ട, എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ശരിയായിരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ദൈവം നിങ്ങൾക്ക് മുമ്പായി എന്നെ ഇവിടെ അയച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, വേദപുസ്തകം പറയുന്നു, അവനവരുടെ അടുക്കൽ എത്തുമ്പോൾ അവർ പറയും, നീ മശിഹ ആകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു, എന്നാൽ നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിപ്പാടുകൾ എന്താകുന്നു എന്നവർ ചോദിക്കും. നോക്കൂ, അവൻ പറയും, ഓ അതെന്റെ സ്നേഹിതരുടെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. സ്നേഹിതരോ? അങ്ങനെ അവരത് തിരിച്ചറിയുമ്പോൾ ശേഷിക്കപ്പെട്ട 144,000 പേർ കുലം കുലമായി വേർപിരിഞ്ഞ് വിലപിക്കും എന്ന് വേദപുസ്തകം പറയുന്നു. അവർ അനേക ദിവസങ്ങൾ കരയുകയും വിലപിക്കുകയും തറയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ചെയ്തുകൊണ്ട് പറയും, എങ്ങനെ ഞങ്ങളത് ചെയ്തു, എങ്ങനെ ഞങ്ങളത് ചെയ്തു. ഞങ്ങളുടെ തന്നെ മശിഹായെ ഞങ്ങൾ എങ്ങനെ ക്രൂശീകരിച്ചു. തന്റെ ഏകജാതനെ നഷ്ടപ്പെട്ട ഒരു കുടുംബം പോലെ ഞങ്ങൾ എങ്ങനെ ഇത് ചെയ്തു എന്നവർ വിലപിക്കും എന്ന് പറയുന്നു. ആ യഹൂദന്മാർ ലോകത്തിലുള്ളതിലും വെച്ച് ഏറ്റവും ദൈവഭക്തിയുള്ള മനുഷ്യരായിരുന്നു. ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരാകുന്നു. എന്നാൽ നമ്മെ എടുക്കുന്നതിന് വേണ്ടി അവനവരെ അന്ധരാക്കി കളഞ്ഞു. നാമോ അത് നിരസിച്ചു കളയുന്നു. അന്യജാതി സഭയുടെ ന്യായവിധി എന്താകുന്നു? അവിടെയാകുന്നു. നിങ്ങൾ നോക്കൂ, ദൈവത്താൽ ഒരു ഉദ്ദേശത്തിനായി അന്തരാക്കപ്പെടുകയും അതിനാൽ അവന് നമ്മെ പ്രാപിക്കാൻ കഴിയുകയും യേശുവിന് വേണ്ടി ഒരു മണവാട്ടി എടുക്കുകയും ചെയ്തു. നോക്കൂ, ഇത് മുൻകൂട്ടി മാതൃകയായും എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഈ ആത്മാക്കൾ ആരാകുന്നു എന്ന് നിങ്ങൾ കാണുന്നില്ലേ? അത് രക്തസാക്ഷികളായ വിശുദ്ധന്മാരായിരുന്നില്ല. അവർ പോയി കഴിഞ്ഞിരുന്നു. അത് ശരിയാണ്, ശ്രദ്ധിക്കുക, അവർ പോയി കഴിഞ്ഞിരുന്നു. അവർ എടുക്കപ്പെട്ട് പോയി കഴിഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇവർക്ക് ഓരോരുത്തർക്കും വെള്ള നിലയങ്കി നൽകപ്പെട്ടിരുന്നു. ഇപ്പോൾ നിങ്ങളിത് ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ദൈവത്തിന്റെ കൃപ അവർക്കായി താണിറങ്ങി വന്നിരിക്കുന്നു. യേശു അവർക്ക് ഓരോരുത്തർക്കും വെള്ളയങ്കി നൽകി. അത് യോസഫ് ചെയ്തതുപോലെ തന്റെ സഹോദരന്മാരോട് കൃപ കാണിച്ചതായിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവർ യോസഫിനെ ഒഴിവാക്കി കളയാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അവന്റെ കൃപ അവർക്ക് വേണ്ടി അവരുടെ അടുക്കൽ എത്തിച്ചേരുകയുണ്ടായി. ഓ അത് സാരമില്ല, അത് സാരമില്ല, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതിന് അർത്ഥമാക്കിയിരുന്നില്ല. എന്നാൽ നോക്കൂ, ദൈവം അത് ചെയ്യുകയായിരുന്നു. ദൈവം നിങ്ങളെ കൊണ്ടത് ചെയ്യാനിടയാക്കി. അതിനാൽ നിങ്ങൾക്കെന്നെ ഓടിച്ചു കളയാൻ കഴിയുകയും അതെന്നെ ഇവിടെ എത്തിക്കുകയും എനിക്ക് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനിടയാക്കുകയും അതിവിടെയുള്ള ഈ അന്യജാതികളിൽ നിന്നും അവിടെ നിന്നും എനിക്കെന്റെ ഭാര്യയെ തെരഞ്ഞെടുക്കാനിടയാക്കി. ഞാൻ അവിടെ തന്നെ നിന്നിരുന്നുവെങ്കിൽ എനിക്ക് ഭാര്യ ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ എന്റെ ഭാര്യയെ സ്നേഹിക്കുന്നു, അവളിൽ നിന്ന് എനിക്ക് കുട്ടികൾ ലഭിച്ചിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ എല്ലാവരെയും കൊണ്ട് പോകാനായി വരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു നല്ല സമയമായിരിക്കും. ഞാൻ നിങ്ങളെ ഇവിടെ കൊണ്ടുവരാൻ പോവുകയാണ്. നാം എല്ലാവരും കൂടി ഒരു വലിയ കുടുംബമായി ഒരുമിച്ച് ജീവിക്കാൻ പോവുകയാണ്. നോക്കൂ നോക്കൂ നോക്കൂ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ വൃദ്ധനായ പിതാവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഓ, അവനെ ശ്രദ്ധിക്കുക. അവൻ ബെന്യാമിന് വേണ്ടി എന്താണ് ചെയ്തത്? അത് 144,000 പേരുടെ ഒരു മാതൃകയാകുന്നു. നാം അത് പിന്നീട് എടുക്കുന്നതാണ്. നോക്കൂ, അവൻ എന്താണ് ചെയ്തത്? അവൻ നേരെ ബെന്യാമിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നിട്ട് അവനെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ആലിംഗനം ചെയ്തു തുടങ്ങി. അവന്റെ ഇളയ സഹോദരൻ അവൻ പൊയ്ക്കഴിഞ്ഞതിനു ശേഷമാണ് അവന്റെ അമ്മയിൽ നിന്നും ഈ കുടുംബത്തിൽ ജനിച്ചത്. അത് ആദ്യത്തെ സഭയായ യാഥാസ്ഥിതിക യഹൂദ സഭയാകുന്നു. അവന്റെ അസാന്നിധ്യത്തിലാണ് 144,000 പേർ ജനിച്ചത്. അത് അവൻ തന്റെ അന്യജാതി മണവാട്ടിയെ പ്രാപിക്കുന്നതിനായി പോയപ്പോഴായിരുന്നു. ഓ, അത് നിങ്ങൾക്ക് എന്തോ ഒരു ആത്മീയത ഉണ്ടാക്കുന്നില്ലേ? അതിവിടെയാകുന്നു. അതുകൊണ്ട് അവർ ആരാകുന്നു എന്ന് നിങ്ങൾ കണ്ടിരിക്കുന്നില്ലേ? അവിടെയാകുന്നു അവർ. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവർ യോസഫിനെ ഒഴിവാക്കാൻ ശ്രമിച്ചുവെങ്കിലും അവന്റെ കൃപ അവരുടെ അടുക്കൽ എത്തിച്ചേർന്നു. അവർ യേശുവിനെ ഒഴിവാക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൻ അപ്പോഴും വീണ്ടും തിരികെ വന്ന് അവർക്ക് ഓരോരുത്തർക്കും വെള്ള നിലയെങ്കിൽ നൽകി. കാരണം അവർ അന്ധരാക്കപ്പെട്ടിരുന്നു. എങ്ങനെയായാലും അവൻ അവരെ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. അത് യാതൊരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. കാരണം എങ്ങനെയായാലും ഞാൻ അവരെ എല്ലാം രക്ഷിക്കും എന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇപ്പോൾ 10-ാം വാക്യം ശ്രദ്ധിക്കുക. അവർ പ്രതികാരം ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഇപ്പോൾ അത് മണവാട്ടിയായിരുന്നെങ്കിൽ അത് സ്തേഫാനോസിനെ പോലെ ആകുമായിരുന്നു. പിതാവെ, അവരോട് ക്ഷമിക്കണമേ, നിങ്ങൾക്കറിയാമോ? നോക്കൂ, എന്നാൽ ഇതിപ്പോൾ കടന്നുവന്ന യഹൂദന്മാരായിരുന്നു. അവർ പ്രതികാരം ആവശ്യപ്പെട്ടു. വീണ്ടും ശ്രദ്ധിക്കുക, നോക്കൂ. വീണ്ടും അവൻ പറഞ്ഞു, ശ്രദ്ധിക്കുക, അവൻ പറഞ്ഞു, ഇത് നിന്റെ സഹോദരന്മാരായ യഹൂദന്മാരാകുന്നു. അവരിപ്പോൾ പ്രതികാരം ആവശ്യപ്പെടുകയാണ്. അവർ പറഞ്ഞു, ഓ, ഞങ്ങൾക്ക് വേണ്ടി നീ അവിടെ പ്രതികാരം എടുത്തിരിക്കണം. അവൻ പറഞ്ഞു, അല്പകാലം കൂടെ. കാരണം ശ്രദ്ധിക്കുക, ഞാനതിവിടെ വായിക്കട്ടെ, അത് 10-ാം വാക്യത്തിലാകുന്നു. ശരി, വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും എന്നവർ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ള നിലയങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹവൃദ്ധന്മാരും സഹോദരന്മാരും വന്ന് തികയുവോളം അല്പകാലം കൂടെ, നോക്കൂ എന്താകുന്നു, അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. നോക്കൂ, ഇപ്പോൾ എന്താകുന്നു വിധ പ്രവാചകന്മാർ ഇപ്പോൾ ഇസ്രായേലിനോട് പ്രസംഗിക്കുന്നു. നോക്കൂ, അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹവൃദ്ധന്മാരും സഹോദരന്മാരും വന്ന് തികയുവോളം. നോക്കൂ, ഓരോരുത്തർക്ക് മുൻനിർണയിക്കപ്പെട്ടതുപോലെ അത് നടക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? അവരെ പോലെ കൊല്ലപ്പെട്ടിട്ട് അത് വന്ന് നിറയണം. നോക്കൂ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇത് അവരെക്കുറിച്ച് മുൻനിർണയിക്കപ്പെട്ടതായിരുന്നു. ഇത് തിരുവെഴുത്തായിട്ട് അപ്രകാരമാണ് അവർക്കത് ചെയ്യേണ്ടിയിരുന്നത്. അല്പകാലം കൂടി കാത്തിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വെള്ള നിലയെങ്കിൽ ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അല്പകാലം കൂടി അവിടെ ഇരുന്ന് കാത്തിരിക്കുക. നോക്കൂ, അല്പകാലം കൂടി കാത്തിരിക്കുക. ഇപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ സഹോദരന്മാർ കൊല്ലപ്പെടുവാനിരിക്കുന്ന നിങ്ങളുടെ സഹോദരന്മാർ, അതിന്റെ അർത്ഥം 144,000 പേർ മഹാ ഉപദ്രവകാലത്ത് കൂടി വിളിക്കപ്പെടുവാനിരിക്കുന്നവരാണ്. 144,000 പേർ വിളിക്കപ്പെട്ടവരാകുന്നു. നമുക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിക്കയായിരുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാളെ രാത്രിയിൽ നാം അടുത്ത മുദ്ര എടുക്കുന്നതിന് മുമ്പ് ഇത് എടുക്കുന്നതായിരിക്കും. കൂടാതെ ഇപ്പോൾ ശ്രദ്ധിക്കുക, എതിർ ക്രിസ്തുവിനാൽ അവർക്ക് രക്തസാക്ഷികളാകേണ്ടിയിരുന്നു. നാം അതിൽ കൂടെ കടന്നു കഴിഞ്ഞിരിക്കുന്നു. ശ്രദ്ധിക്കുക, അവന്റെ അവസാനത്തെ സവാരിയിൽ അവൻ യഹൂദന്മാരുമായിട്ടുള്ള ഉടമ്പടി അവൻ തകർത്ത് കളയുന്നു. അവിടെയാണ് സഭ പോകുന്നത്. നോക്കൂ, ഈ യഹൂദന്മാർ 144,000 പേർ വെളിപാട് 11-ാം അധ്യായത്തിലുള്ള 2 സാക്ഷികളാൽ വിളിച്ച് വേർതിരിക്കപ്പെടേണ്ടവരാകുന്നു. ഇപ്പോൾ ഓർക്കുക, അവർക്ക് പ്രവചിക്കേണ്ടത് ആവശ്യമാകുന്നു. നിങ്ങളത് വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. എത്ര പേർ അത് വായിച്ചിട്ടുണ്ട്? തീർച്ചയായും ആ തിരുവെഴുത്ത് വായിച്ച് നാം എല്ലാവരും പരിചിതരാണ്. അങ്ങനെ ദാനിയേലിന്റെ 70 ആഴ്ചവട്ടത്തിന്റെ 2-ാമത്തെ പകുതിയുടെ സമയത്ത് ഈ 2 സാക്ഷികൾ പ്രവചിക്കേണ്ടതാകുന്നു. അത് അവസാനത്തെ 3.5 വർഷക്കാലമാകുന്നു. നാം ദാനിയേലിന്റെ 70 ആഴ്ചവട്ടത്തെ എടുത്തത് എങ്ങനെയെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നാം ഇവിടെ എത്തുമ്പോൾ നമുക്കിത് ആവശ്യമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നാൽ നമുക്കിത് ആവശ്യമായിരിക്കുമെന്ന് എന്തോ എന്നോട് പറയുകയുണ്ടായി. അങ്ങനെ ഇതാ നാം ഇവിടെ ആയിരിക്കുന്നു. അതേ, നോക്കൂ, ദാനിയേലിന്റെ സമയത്ത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഓർക്കുക, മസീഹ വരുമെന്ന്, അതായത് പ്രഭു അല്ല മസീഹ എന്ന് പറയുന്നതാണ് ഒന്നുകൂടി ശരി. അപ്രകാരം ദാനിയേൽ പറഞ്ഞിരിക്കുന്നു, അവൻ പ്രവചിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇസ്രായേലിന് അപ്പോഴും 70 ആഴ്ചവട്ടം അവശേഷിക്കുന്നു. 70 ആഴ്ചവട്ടത്തിന്റെ പകുതി കഴിയുമ്പോൾ മസീഹ കൊല്ലപ്പെടുമെന്നും ദിനംപ്രതിയുള്ള യാഗം നിന്നുപോകുമെന്നും ദാനിയേൽ പ്രവചിച്ചിരുന്നു. അത് ശരിയല്ലേ? എന്നാൽ പിന്നീട് 3.5 ആഴ്ചകൾ അപ്പോഴും കണക്കിൽപ്പെടുത്താനുണ്ടായിരുന്നു. ഈ സമയപരിധിയിൽ അവൻ അന്യജാതി മണവാട്ടി എടുക്കുന്നു. ഇപ്പോൾ അവൾ എടുക്കപ്പെടുന്നു. അങ്ങനെ അവൾ എടുക്കപ്പെടുമ്പോൾ ഇസ്രായേലിൽ 2 പ്രവാചകന്മാർ എഴുന്നേൽക്കും. നോക്കൂ, രക്തസാക്ഷികളായി തീർന്ന യഹൂദന്മാരുടെ ആത്മാക്കൾ, അവർ യഥാർത്ഥ സത്യയഹൂദന്മാരായിരുന്നു. അവരുടെ പേരുകൾ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുകയും അവർ ശരിയായ ജീവിതം നയിക്കുകയും ശരിയായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും യഹൂദ പ്രമാണത്തിന് അനുസരണമായി ജീവിച്ചവരായിരുന്നു. അവർ ഐക്മാനും മറ്റു പലരെയും കൊല്ലപ്പെടുകയുണ്ടായി. സത്യസന്ധരായ ലക്ഷക്കണക്കിന് ജനങ്ങൾ അവിടെയുണ്ടായിരുന്നു. ജർമ്മനിക്കാരായ അവർ അവരെ വെടിവെച്ചു കൊല്ലുകയും കൊലപ്പെടുത്തുകയും അവരെ കൊന്നുകളയുകയും ചെയ്തിട്ട് വേരുകളിൽ തൂക്കി ചുട്ടരിച്ച് കുഴിച്ചു മൂടുകയും അങ്ങനെയെല്ലാം അവരോട് ചെയ്തു. കണ്ണിൽ ചോരയില്ലാത്ത അല്ലെങ്കിൽ രക്തദാഹികളായ ഹിറ്റ്ലറും സ്റ്റാലിനിയും മുസോളിനിയും അങ്ങനെ അവരെല്ലാം ഈ യഹൂദന്മാരെ വെറുത്തിരുന്നു. ഈ രാജ്യത്തെ ഒത്തൊരുമിച്ച് നിർത്തുന്ന കാര്യങ്ങളിൽ ഒന്ന് അതാകുന്നു എന്ന് ഞാൻ കരുതുന്നു. കാരണം അവർ എല്ലായ്പ്പോഴും യഹൂദന്മാരെ ബഹുമാനിച്ചിരുന്നു. അത് ശരിയാണ്, അവർക്കൊരു സ്ഥാനം നൽകിയിരുന്നു. നിങ്ങളൊരു യഹൂദനെ ബഹുമാനിക്കുക, ദൈവം നിങ്ങളെ ബഹുമാനിക്കും. ഇപ്പോൾ തെമ്മാടികളായ ഒരു കൂട്ടം യഹൂദന്മാരുമുണ്ട്. അതവിടെ അന്യജാതികളായിരുന്നതുപോലെ തന്നെയാകുന്നു. എന്നാൽ യഥാർത്ഥ യഹൂദൻ, ദൈവം അവന്റെ പേര് ലോകസ്ഥാപനത്തിനു മുമ്പേ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അങ്ങനെ അവർ ഈ സമയത്ത് കൊല്ലപ്പെടുകയുണ്ടായി. ഓർക്കുക, അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുക. ഇതെത്ര സമ്പൂർണമായിരിക്കുന്നു! ലക്ഷക്കണക്കിന് യഹൂദന്മാർ വധിക്കപ്പെട്ടതിനു ശേഷം ലോകരാഷ്ട്രങ്ങളാൽ നിരപരാധിയായ ജനങ്ങൾ വധിക്കപ്പെടുകയുണ്ടായി. ഇവിടെ ഇതാ തിരുവെഴുത്ത് പറയുന്നു, അവരിൽ ഓരോരുത്തരും ബലിപീഠത്തിന് കീഴിലായിട്ട് ആ സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയുകയും അവർക്ക് ഓരോരുത്തർക്കും വെള്ള നിലയെങ്കിൽ നൽകുകയും ചെയ്തു. അവർ ചോദിച്ചു, ശരി, എന്നാൽ ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ രാജ്യത്തേക്ക് ഉടനെ തിരിച്ചു പോകാൻ പറ്റുമോ? നിങ്ങൾക്കറിയാമോ, യഹൂദ രാജ്യത്വം ഈ ഭൂമിയിൽ ഉറപ്പിക്കേണ്ടിയിരുന്നു. യോഹന്നാൻ പറഞ്ഞു, രാജ്യം അവിടെ ഉണ്ടായിരുന്നു. നോക്കൂ, അത് ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ഇത് സുവിശേഷത്തിന്റെ രാജ്യമാകുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? എന്നാൽ യഹൂദന്മാരുടെ ഈ രാജ്യത്വം ഈ 2 പ്രവാചകന്മാരാൽ പ്രവചിക്കപ്പെട്ടിരിക്കും. അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള രാജ്യത്തെ ശ്രദ്ധിക്കുക. സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചിരുന്നു യഹൂദന്മാരോട് അല്ല അന്യജാതികളോട് എന്ന് ഞാൻ അർത്ഥമാക്കുന്നു. ഈ ഭൂമിയിലുള്ള രാജ്യത്വം 1000 ആണ്ട് കാലത്ത് ഒരുക്കപ്പെടുകയും അതിനുശേഷം യഹൂദന്മാർക്ക് 1000 ആണ്ട് വാഴ്ചക്കാലമാകുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക. അവൻ ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോക്കൂ, ഈ പ്രവാചകന്മാർ ദൃശ്യത്തിൽ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ഈ യഹൂദന്മാർക്ക് ഐക്മാനും അതുപോലെയുള്ളവരുടെയും കീഴിൽ മരിക്കേണ്ടത് ആവശ്യമായിരുന്നു. അവരിൽ മുൻനിർണയിക്കപ്പെട്ട ഓരോരുത്തർക്കും അവന്റെ കൃപയാൽ ഒരു വെള്ള നിലയെങ്കിൽ നൽകിയിരുന്നു. അവരിൽ ഓരോരുത്തർക്കും ഒരു വെള്ള നിലയെങ്കിൽ നൽകപ്പെടുകയുണ്ടായി. ശ്രദ്ധിക്കുക, ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇത് സംഭവിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പിന്നിലായി തൂക്കിയിരിക്കുന്ന ക്ലോക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. നാം താമസിച്ചു പോയിരിക്കുന്നു എന്ന് എനിക്കറിയാം. എന്നാൽ ഞാനത് ആഗ്രഹിക്കുന്നില്ല. അവിടെ ആ പാവം ജനങ്ങൾ നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സഹോദരന്മാരെ, നിങ്ങൾ ഓരോരുത്തർക്കും ഒരു വെള്ള നിലയെങ്കിൽ ആ നാളിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. അവർ നിൽക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും അവരുടെ കാലുകൾ വേദനിക്കുകയും ചെയ്യുന്നുണ്ടാകാം. അവരിൽ ചിലർ മുഴുവൻ ദിവസവും ജോലി ചെയ്തവരാണ്. അതെന്താണെന്ന് എനിക്കറിയാം. ഇവിടെ ശ്രദ്ധിക്കുക, അവരിൽ ചില സ്ത്രീകളും നിൽക്കുന്നുണ്ട്. ചില പുരുഷന്മാർ അവരുടെ ഇരിപ്പിടം അവർക്ക് വേണ്ടി ഒഴിഞ്ഞുകൊടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. മറ്റു ചിലർ കുഞ്ഞുങ്ങളുമായി നിൽക്കുന്ന അമ്മമാർക്ക് ഇരിപ്പിടം നൽകിയിരുന്നു. ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട്. അവൻ വേണ്ടത് ചെയ്യുമെന്ന് എനിക്ക് തീർച്ചയാണ്. ശ്രദ്ധിക്കുക, എന്നാൽ ഞാൻ നിങ്ങളെ അധികം നീണ്ട സമയം ഇരുത്താൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ സന്ദേശം കാണാൻ കഴിഞ്ഞാൽ അതുമാത്രമാണ് എല്ലാമായിട്ട് നിങ്ങൾ ചെയ്തു കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഈ യഹൂദന്മാരെ ശ്രദ്ധിക്കുക. ഈ മുദ്രയുടെ വെളിപാട് നിങ്ങൾ കാണുന്നതിനായി എനിക്ക് എടുക്കേണ്ടത് ആവശ്യമാകുന്നു. ഇതെന്താകുന്നുവെന്ന് നോക്കുക. ഈ ബലിപീഠത്തിന് കീഴിലുള്ള ആത്മാക്കൾ അവർ ആരാകുന്നു? ഇപ്പോൾ ശ്രദ്ധിക്കുക, ദാനിയേലിന്റെ സമയത്ത് 70-ാമത്തെ ആഴ്ചവട്ടത്തിന്റെ 2-ാം പകുതിയിൽ, ഇപ്പോൾ ഓർക്കുക, അപ്പോൾ ആഴ്ചവട്ടത്തിന്റെ പകുതിയിൽ മസീഹ ഛേദിക്കപ്പെടും. അത് മധ്യഭാഗത്താകുന്നു. ശരി, 7-ാം പകുതി എന്താകുന്നു? 3.5 ആകുന്നു. ക്രിസ്തു എത്ര കാലമാണ് പ്രസംഗിച്ചത്? അത് ശരി തന്നെ. എന്നാൽ ഇപ്പോൾ ആ ജനങ്ങൾക്ക് 3.5 വർഷക്കാലം നിയമിക്കപ്പെട്ടിരിക്കുന്നു. ശരി, ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുക. അന്യജാതി മണവാട്ടി 7 സഭാകാലഘട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെടുകയും ആകാശങ്ങളിലേക്ക് പോകുകയും ചെയ്യുന്നു. അങ്ങനെ അത് സംഭവിക്കുമ്പോൾ അന്ധത മൂലം രക്തസാക്ഷികളായി കൊല്ലപ്പെട്ട് ഈ ബലിപീഠത്തിന് കീഴിലായിരിക്കുന്ന യഹൂദന്മാരുടെ അടുക്കലേക്ക് ദൈവം കടന്നു വന്നിട്ട് പറയും, ഇതെന്തായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു വെള്ള നിലയെങ്കിൽ നൽകുകയാണ്. അവർ ചോദിച്ചു, എത്രത്തോളം നാഥ, ഞങ്ങളിപ്പോൾ പോവുകയാണോ? അവൻ പറഞ്ഞു, ഇല്ല 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 ഇല്ല, നിങ്ങളുടെ സഹവൃത്യന്മാരായ യഹൂദന്മാർക്ക് അല്പസമയം കൂടി കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ രക്തസാക്ഷികളായതുപോലെ അവർക്ക് രക്തസാക്ഷികളാകേണ്ടത് ആവശ്യമായിരിക്കുന്നു. മൃഗത്തിന് ആ ഉടമ്പടി തകർക്കുമ്പോൾ അവരെ കൊന്നുകളയുന്നതിനായി കിട്ടേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഈ പ്രവാചകന്മാർക്ക് വെളിപാട് പതിനൊന്നിനനുസരിച്ച് പ്രവചിക്കാനുണ്ട് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നിങ്ങളത് വായിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ കൈകൾ ഉയർത്തിയിരുന്നു. നോക്കൂ, അവർക്ക് അധികാരം നൽകപ്പെട്ടിരുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം അല്പനേരത്തിനുള്ളിൽ അവർ ആരായിരുന്നുവെന്ന് നാം കണ്ടുപിടിക്കുന്നതാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഈ പ്രവാചകന്മാർ ആരാകുന്നു. ഇപ്പോൾ വേദപുസ്തകം അതിവിടെ പറയുന്നു, തീർച്ചയായും അവൻ പറയുന്നു, തീർച്ചയായും. നോക്കൂ,
in the middle of this 3.5 weeks now that they're prophesying down here and the revelation
ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ 3.5 ആഴ്ചവട്ടത്തിന്റെ മധ്യത്തിൽ അവർ ഇവിടെ പ്രവചിക്കാൻ തുടങ്ങിയും വെളിപാട് ഇവിടെ അവർ 1260 ദിവസം പ്രവചിക്കും എന്ന് പറയുന്നു. ഇപ്പോൾ യഹൂദന്മാരുടെ മുറപ്രകാരമുള്ള കലണ്ടറിനനുസരിച്ചും ദൈവത്തിന്റെ മുറപ്രകാരമുള്ള സമയത്തിന്റെ കലണ്ടറിനനുസരിച്ചും ഇത് കൃത്യമായും 1 മാസത്തിൽ 30 ദിവസമാകുന്നു. റോമാക്കാരുടെ കലണ്ടറാണ് ഇതാകെ കൂട്ടിക്കൊഴിച്ചിരിക്കുന്നത്. യഥാക്രമമായ കലണ്ടർ പ്രകാരം 1 മാസത്തിൽ 30 ദിവസമാകുന്നു. നിങ്ങൾ 30 ദിവസത്തെ എടുത്ത് 3.5 വർഷക്കാലം അതിൽ ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നതെന്ന് നോക്കിയാൽ അതൊരു 30 ദിവസമായിരിക്കും. 1260 ദിവസങ്ങളാകുന്നു. 1260 ദിവസങ്ങളായിട്ട് കൃത്യമായും 3.5 വർഷക്കാലമാകുന്നു. ഇപ്പോൾ അതിൽ യാതൊരു തെറ്റുമില്ല എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ അത് തമ്മിൽ നന്നായി യോജിക്കപ്പെട്ടു വരുന്നത് നാം കാണുന്നു. ശ്രദ്ധിക്കുക, ആ 2 പ്രവാചകന്മാർക്കും 3.5 വർഷക്കാലം യഹൂദന്മാരോട് പ്രസംഗിച്ചു. അതിൽ നിന്നും 144,000 പേരെ അവർ വിളിച്ചു പുറത്താക്കി. അതിനുശേഷം ശ്രദ്ധിക്കുക, ഈ പ്രവാചകന്മാർ കൃത്യമായും മോശയും ഏലിയാവുമായിരുന്നു. നോക്കൂ, ഇപ്പോൾ ശ്രദ്ധിക്കുക, അവരുടെ ശുശ്രൂഷ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ പ്രവാചകന്മാർ എന്താണ് ചെയ്തതെന്ന് ശ്രദ്ധിക്കുക. അവർ ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പാനുള്ള അധികാരം അവർക്കുണ്ടായിരുന്നു. ആരാണത് ചെയ്തിരുന്നത്? മോശയായിരുന്നു. അവരുടെ പ്രവചനകാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളയുവാൻ അവർക്ക് അധികാരമുണ്ട്. ആരാണ് 3.5 വർഷക്കാലം ആകാശം അടച്ചു കളഞ്ഞത്? അവിടെയാകുന്നു അവർ. അതവർ തന്നെയാകുന്നു. നോക്കൂ, മനുഷ്യൻ അവൻ മരിക്കുമ്പോൾ അവന് തന്റെ പദവിയിൽ മാറ്റം വരുന്നില്ല, അവൻ തന്റെ സ്വഭാവം മാറുന്നില്ല. നോക്കൂ, ശ്രദ്ധിക്കുക, ശൌൽ പിമ്പോക്കനായിട്ട് ദേശത്തൊരു പ്രവാചകനില്ലാതെ അവൻ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വന്നു. അവനതിനെതിരായിരുന്നു. കൂടാതെ അവൻ യുദ്ധത്തിന് പോകുകയായിരുന്നു. അവൻ എന്തോരിലെ വെളിച്ചപ്പാടത്തിയുടെ അടുക്കലേക്ക് പോയി. ഇപ്പോൾ അവൾക്ക് കാളയുടെയും ആട്ടുകൊറ്റന്റെയും രക്തത്താൽ ഇത് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അവൾ ശാമുവേലിന്റെ ആത്മാവിനെ വിളിച്ചു വരുത്തി. അങ്ങനെ ശാമുവേൽ വന്നപ്പോൾ ആ പ്രവാചകൻ തന്റെ പ്രവാചകന്റെ വേഷത്തിൽ തന്നെ അവിടെ നിന്നിരുന്നു. അതുമാത്രമായിരുന്നില്ല, അവൻ അപ്പോഴും ഒരു പ്രവാചകനായിരുന്നു. അവൻ ചോദിച്ചു, എന്റെ സ്വസ്ഥതയിൽ നിന്നും എന്തിനു നീ എന്നെ വിളിച്ചു? എന്നിട്ട് പറഞ്ഞു, ദൈവം നിന്നെ വിട്ടുമാറി നിനക്ക് ശത്രുവായിരിക്കുന്നു, അതുകൊണ്ട് എന്നോട് എന്തിനാണ് ചോദിക്കുന്നത്? അവൻ പറഞ്ഞു, നാളെ രാത്രി ഇതേ സമയത്ത് നീ യുദ്ധത്തിൽ വീണുപോകും. ഈ സമയത്ത് നാളെ നീ എന്നോടുകൂടെ ആയിരിക്കും. അതാണ് ശരിക്കും കൃത്യമായി സംഭവിച്ചത്. അതുമാത്രമല്ല, അവൻ അപ്പോഴും ഒരു പ്രവാചകനായിരുന്നു. നോക്കൂ, ഈ വ്യക്തികൾ ഇപ്പോഴും പ്രവാചകന്മാർ തന്നെയാകുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം കുറച്ചു നേരത്തിനുള്ളിൽ നാം സ്വല്പം ആഴത്തിൽ ഈ കാര്യങ്ങൾ എടുക്കുന്നതാണ്. ഓ, ഞാൻ ഈ വചനത്തെ എപ്രകാരം സ്നേഹിക്കുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. ആ കാര്യത്തിൽ ആശ്ചര്യമില്ല. ഈ 2 പ്രവാചകന്മാർ മോശയും ഏലിയാവുമാകുന്നു. അവരുടെ പ്രവചന ശുശ്രൂഷയ്ക്കനുസരിച്ച് വീണ്ടും ഉദ്ദിഷ്ട സംവിധാനം ചെയ്തിരിക്കുകയാണ്. ഇതെല്ലായ്പ്പോഴും അവരുടെ ശുശ്രൂഷയായിരുന്നിട്ട് അവർ ചെയ്തത് ഇപ്പോൾ അത് തന്നെയായിരുന്നു. അതുപോലെ ശ്രദ്ധിക്കുക, അതവരെ മാറ്റിയിരുന്നില്ല. ഓർക്കുക, ഈ മനുഷ്യർ ഒരിക്കലും മരിച്ചിരുന്നില്ല. ഒരു നിമിഷം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതിൽ നിന്ന് മാറുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്താക്കുഴപ്പത്തിലാകരുത്. ഏലിയാവിന്റെ 5-ാമത്തെ പ്രാവശ്യമുള്ള ശുശ്രൂഷയും അവന്റെ 4-ാം വട്ടമുള്ള ശുശ്രൂഷയും തമ്മിൽ നിങ്ങൾ ചിന്താക്കുഴപ്പത്തിലാകരുത്. അന്യജാതി സഭ ഏലിയാവിന് വേണ്ടി കാത്തിരിക്കുകയാകുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ശരിയല്ലേ? ഇവിടെ ഇതാ അവൻ യഹൂദന്മാരോട് കൂടിയായിരിക്കുന്നു. ഓർക്കുക, അവന് 4 ആയിട്ട് വരാൻ കഴിയുകയില്ല. അത് ശത്രുവിന്റെ സംഖ്യയാകുന്നു. അവൻ 5 ആയിട്ട് വരേണ്ടത് ആവശ്യമാകുന്നു. 1-ാം വട്ടം അവൻ വന്നപ്പോൾ അവൻ ഏലിയാവ് സ്വയമായിട്ടായിരുന്നു. അടുത്ത വട്ടം അവൻ വന്നപ്പോൾ എലീശായിരുന്നു. അടുത്ത വട്ടം അവൻ വന്നപ്പോൾ അവൻ എന്തായിരുന്നു? യോഹന്നാൻ സ്നാപകനായിരുന്നു. അടുത്ത വട്ടം അവൻ വരുമ്പോൾ അവൻ 7-ാമത്തെ ദൂതനാകുന്നു. 5-ാമത്തെ വട്ടം അവൻ വരുമ്പോൾ അവൻ മോശയോടൊപ്പം അവരോട് പ്രസംഗിച്ചുകൊണ്ടുവരും. തീർച്ചയായും, അതെ ശ്രീമാൻ, നിങ്ങൾ ചിന്താക്കുഴപ്പത്തിലാകരുത്. ഹാ, അതെ. 5 നിങ്ങൾക്ക് നിങ്ങളുടെ വേദപുസ്തകത്തിലെ സംഖ്യാ നിയമം അനുസരിച്ച് 5 എന്ന സംഖ്യ അധ്വാനത്തിനായുള്ള കൃപയുടെ അക്കമാകുന്നു. അതാണ് അവൻ ചെയ്തത്. ഇപ്പോൾ ശ്രദ്ധിക്കുക, അതെവിടെയാണെന്ന് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? യേശു അധ്വാനത്തിന്റെ കൃപയായിരുന്നില്ലേ? JESUS 5 LABOR. അത് ശരിയല്ലേ? അധ്വാനം നിങ്ങളോടുള്ള സ്നേഹമൂലമായിരുന്നു. നിങ്ങൾ അവന്റെ അടുക്കൽ എത്തുകയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ വരുന്നത്? എന്തിനാലാണ് വരുന്നത്? FAITH IN LABOR. അത് അധ്വാനത്തിലുള്ള വിശ്വാസമാകുന്നു. അത് ശരിയല്ലേ? അധ്വാനം കൃപയുടെ സംഖ്യയാകുന്നു. ശരി, അത് വിശ്വാസികൾക്കാകുന്നു.
The first Elijah
ശ്രദ്ധിക്കുക, ആദ്യത്തെ ഏലിയാവ് അത് അവനായിരുന്നു, രണ്ടാമത്തേത് ഏലിശാവായിരുന്നു, മൂന്നാമത്തേത് യോഹന്നാനായിരുന്നു, നാലാമത്തേത് ഏഴാമത്തെ ദൂതൻ അല്ലെങ്കിൽ മലാഖി നാലിനും വെളിപാട് പത്തിന്റെ ഏഴിനും അനുസരിച്ച് സഭയ്ക്കുള്ള അവസാനത്തെ ദൂതനാകുന്നു. ഇപ്പോൾ അഞ്ചാമത്തെ വട്ടം അവൻ യഹൂദന്മാരായ 144,000 പേർക്ക് ഒരു ദൂതനായിരിക്കുന്നു. അത് സഭ പോയി കഴിഞ്ഞതിനു ശേഷം യഹൂദന്മാർക്ക് വേണ്ടിയാകുന്നു. എനിക്കിത് സ്വല്പം വിചിത്രമായി അനുഭവപ്പെടുന്നു. നോക്കൂ, ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിപ്പോൾ ഇത് മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും ഇപ്പോഴും മലാഖി നാലിലെ ഏലിയാവ് ജനങ്ങളെ യഥാസ്ഥാനത്താക്കുന്ന അതേ കാര്യം അവൻ യഹൂദന്മാരോട് ചെയ്യാൻ പോകുകയാണെന്നും അത് രണ്ടും ഒരേ കാര്യമാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഞാനത് നിങ്ങൾക്ക് വേണ്ടി നേരെയാക്കാൻ ഒരു നിമിഷത്തേക്ക് ആഗ്രഹിക്കുന്നു. ഇത് ചെറിയൊരു ചിന്താക്കുഴപ്പമുണ്ടാക്കുന്ന കാര്യമാകുന്നു. കാരണം ഓർക്കുക, മലാഖി നാലിൽ പറയുന്നു, അപ്പന്മാരുടെ ഹൃദയം മക്കളോടും അല്ലെങ്കിൽ മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. നോക്കൂ, അപ്പന്മാരിലേക്ക് തിരികെ നിരപ്പിക്കും. ഇപ്പോൾ ഈ ശുശ്രൂഷകൾ തമ്മിലുള്ള വ്യത്യാസത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഇപ്പോൾ അവൻ മക്കളുടെ വിശ്വാസത്തെ അപ്പന്മാരോട് നിരപ്പിക്കുന്നതിനായി വരികയാണെങ്കിൽ അവൻ ക്രിസ്തുവിനെ നിഷേധിച്ചു കളയും. അവൻ തിരികെ ന്യായപ്രമാണത്തിലേക്ക് പോകും. അത് ശരിയല്ലേ? പിതാക്കന്മാർ ന്യായപ്രമാണം പാലിച്ചിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? ശ്രദ്ധിക്കുക, എലിശാവ് മലാഖി നാലിലെ ശുശ്രൂഷ നിവൃത്തിയാക്കുന്നതിന് വേണ്ടി വരുമ്പോൾ നോക്കൂ, മലാഖി നാല് ഏലിയാവ് സ്വയമായിട്ടാണ് വരുന്നത്. എന്നാൽ അവൻ വെളിപാട് 11 പ്രകാരം യഹൂദന്മാർക്ക് ശുശ്രൂഷ ചെയ്യാൻ വരുമ്പോൾ അവനോടുകൂടെ മോശയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് യാതൊരു ചിന്താക്കുഴപ്പവുമില്ല, ഒരാംശം പോലുമില്ല. നോക്കൂ, ഇത് മനസ്സിലായോ? എലിശാവ് വരുമ്പോൾ മലാഖി നാലിൽ അവൻ തന്നെ സ്വയമായിട്ടാകുന്നു. ഏലിയാവ് തനിയെ അത് ചെയ്യുന്നു. അത് ഏലിയാവും മോശയും കൂടിയല്ല. ഏലിയാവ് എഴുന്നേൽപ്പിക്കപ്പെടും. അതേ പ്രേരണയോടുകൂടി സഭാകാലഘട്ടത്തിന്റെ അവസാനത്തെ ഭാഗത്ത് ഏലിയാവ് വന്നിട്ട് മക്കളുടെ വിശ്വാസത്തെ തിരികെ പിതാക്കന്മാരുടെ മൂലവിശ്വാസത്തിലേക്ക് ആസ്ഥാനത്താക്കും. അത് അപ്പോസ്തലന്മാരുടെ വിശ്വാസമായിട്ട് അതിലേക്കാണ് തിരികെ പോകുന്നതിന് നിങ്ങൾ സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നത്. എതിർ ക്രിസ്തു എല്ലാ കാര്യങ്ങളും കൂടി വലിച്ചു പുറത്താക്കിയിരിക്കുന്നു. തിരികെ യഥാസ്ഥാനത്താക്കുന്നതിന് ബാക്കിയുള്ള സകല തിരുവെഴുത്തുകളും തമ്മിൽ ഒരുമിച്ച് ആക്കപ്പെടും. നോക്കൂ, അവൻ സ്വയമായിട്ടാണ് വരുന്നത്. എന്നാൽ അവൻ സഭയ്ക്കായി വരുമ്പോൾ വേദപുസ്തക പ്രകാരം 144,000 പേർക്ക് വേണ്ടി വരുമ്പോൾ വേദപുസ്തകം അവർ രണ്ടുപേരുണ്ടായിരിക്കുമെന്ന് വ്യക്തമായി പറയുന്നു. അവരിൽ ഒരാൾ മാത്രമായിട്ടല്ല വരുന്നത്, അവർ രണ്ടുപേരും കൂടിയാകുന്നു. അവന്റെ ആദ്യത്തെ ശുശ്രൂഷയിൽ അവൻ യഹൂദന്മാരെ അവരുടെ ന്യായപ്രമാണത്തിലേക്ക് തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. കാരണം അവൻ ക്രിസ്തുവിനെ 144,000 പേർക്ക് വേണ്ടി പ്രസംഗിക്കുന്നതിന് വന്നിരുന്നു. ആമേൻ. അവിടെയാകുന്നു അവൻ. ആ മസിഹ അവിടെ ഛേദിക്കപ്പെട്ടു. ആമേൻ. അതാകുന്നു ഇത്. അതുകൊണ്ട് ഒരു ചിന്താക്കുഴപ്പത്തിലാകരുത്. ഇത് ചിന്താക്കുഴപ്പമല്ല, തിരുവെഴുത്ത് വ്യാജം പറയുന്നില്ല, ഒരാംശം പോലുമില്ല. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഓ, ഞാനിത് കണ്ടപ്പോൾ ഞാൻ തുള്ളിച്ചാടിപ്പോയി. ഞാൻ പറഞ്ഞു, കർത്താവ് നിനക്ക് നന്ദിയുണ്ട്. അത് സംഭവിക്കുന്നത് ഞാൻ അവിടെ വെച്ച് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഏലിയാവ് ആദ്യകാലത്തേക്ക് നടന്നിറങ്ങി വന്നപ്പോൾ അവൻ വന്നത് സ്വയമായിട്ടായിരുന്നു. അതിനുശേഷം അവൻ വീണ്ടും വരുന്നത് ഞാൻ കണ്ടപ്പോൾ അതെവിടേക്കോ ആയിരുന്നിട്ട് അത് സംഭവിക്കുമ്പോൾ അവർ രണ്ടുപേരുണ്ടായിരുന്നു. പറഞ്ഞു, അവിടെയാകുന്നു അത്, അത് തന്നെയാകുന്നു അത്. കർത്താവേ, ആമേൻ. ഞാനിതിപ്പോൾ കാണുന്നു. ഹല്ലേലൂയ, അത് കൃത്യമായും ശരിയാകുന്നു. ഞാനിതിവിടെ പറയാതിരിക്കുകയായിരുന്നെങ്കിൽ അത് ആർക്കെങ്കിലും ഇവിടെ ഒരു ചെറിയ ചിന്താക്കുഴപ്പത്തിനിടയാക്കും. എന്നാൽ അത് നിങ്ങളോട് വിവരിച്ച് പറയുന്നതിന് ദൈവം എന്നോട് സൂചിപ്പിച്ചു, ഞാനത് ചെയ്തിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഈ മനുഷ്യരെ അവരുടെ മൂലശുശ്രൂഷയ്ക്ക് ശേഷം ഭാവികാല വേലയ്ക്കായി ദൈവം അവരെ ജീവനോടെ വെച്ചിരിക്കുന്നു. അവർ അത്രയധികം നന്നായി അവരുടെ വേല ചെയ്തിരുന്നു. നോക്കൂ, ആ ഏലിയാവിന്റെ ആത്മാവ് 5 വട്ടം അവന്റെ വേല ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കുക. അതുപോലെ മോശയുടേത് 2 വട്ടവും. എന്താകുന്നു അത്? അത് ഭാവി ശുശ്രൂഷയ്ക്കായി ദൈവം ജീവനോടെ വെച്ചിരിക്കുന്നതാകുന്നു. അവരിൽ ഒരുവനും ഇപ്പോൾ മരിച്ചിട്ടില്ല. നിങ്ങളത് വിശ്വസിക്കുന്നില്ലേ? അവർ രണ്ടുപേരും ജീവനോട് രൂപാന്തരണ മലയിൽ വെച്ച് യേശുവിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് നാം കണ്ടിരുന്നു. എന്നാൽ ഓർക്കുക, അവർ രണ്ടുപേർക്ക് മരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ മോശ യഥാർത്ഥത്തിൽ മരിച്ചിരുന്നു, എന്നാൽ അവൻ ഉയർത്തെഴുന്നേറ്റിരുന്നു. കാരണം അവൻ ക്രിസ്തുവിന്റെ സമ്പൂർണമായ ഒരു മാതൃകയാകുന്നു. നോക്കൂ, അവനെ എവിടെയാണ് അടക്കിയതെന്ന് ആർക്കും ഒരിക്കലും അറിയില്ല. ദൂതന്മാർ വന്ന് അവനെ എടുത്തുകൊണ്ടുപോയി. നോക്കൂ, ദൈവത്തിന് ശവമഞ്ചം സംസ്കരിക്കാനായി ദൂതന്മാരുണ്ട്. ഹാ, അതെ. എന്തുകൊണ്ടാണ്? അവൻ പോയിരുന്നിടത്തേക്ക് യാതൊരു മർത്യ മനുഷ്യനും അവനെ ചുമന്നുകൊണ്ടു പോകാൻ കഴിയുകയില്ലായിരുന്നു. അവൻ അങ്ങനെ ഒരു പ്രവൃത്തിയിൽ കൂടി കടന്നുപോയി. അത്രമാത്രം, അവന് ശവമഞ്ചം ചുമക്കുന്ന ദൂതന്മാരുണ്ട്. നോക്കൂ, അവർ അവനെ എവിടേക്കാണോ അവനെ കൊണ്ടുപോകേണ്ടിയിരുന്നത് അവിടേക്ക് കൊണ്ടുപോയി. ആർക്കും അതറിയില്ല, സാത്താന് പോലും അതറിയുകയില്ല. അവൻ പ്രധാന ദൂതനുമായി തർക്കം നടത്തുകയുണ്ടായി. അത് ശരിയാണ്, മോശയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവനവിടെ വെറിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അത് വാഗ്ദത്ത ദേശത്തേക്ക് നോക്കിക്കൊണ്ടും തിരികെ ഇസ്രായേൽ മക്കളെ നോക്കിക്കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വെറിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. എന്നാൽ അവൻ ആ പാറയിലേക്ക് നടന്നു കയറി. അതായിരുന്നു ഞാൻ അവനെ അവസാനമായി കണ്ടിരുന്നത്. അതായിരുന്നു ആ പാറ, അതാകുന്നു ആ പാറ. എന്റെ വഴിയുടെ അവസാനത്തും ഞാനും ആ പാറയിൽ നിൽക്കാനിടയാകട്ടെ. അതേ ശ്രീമാൻ, ഇപ്പോൾ എന്റെ നിരക്കാരായ സഹോദരന്മാർ അവിടെ ഒരു ചെറിയ പാട്ട് പാടുമായിരുന്നു. മോശം നിന്നിരുന്ന പാറയിൽ നിൽക്കാൻ എനിക്കും തീർച്ചയായും നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അതേ ശ്രീമാൻ, ഓ അതേ പാറയിൽ തന്നെ ഞാനും നിൽക്കാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസത്താൽ ഞാൻ അവിടെ നിൽക്കുന്നു. എന്നാൽ ഓർക്കുക, ഏലിയാവ് അത്രയും ക്ഷീണിതനായിട്ട് കാരണം അവന് വളരെയധികം ജോലി ചെയ്യുന്നതിനായി മുമ്പിൽ കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ വളരെ നന്നായി ക്ഷീണിതനായിരിക്കുകയും ദൈവം അവന് വീട്ടിലേക്ക് പോകാൻ ഒരു സവാരി കൊടുക്കുകയും ചെയ്തു. അത് ശരിയാണ്, ഒരു രഥം അയച്ചു കൊടുത്തു. അത് ശരിയല്ലേ? ആമേൻ. അവനെ ദൈവം മുകളിലേക്ക് എടുത്തു. അവൻ ഒരിക്കലും മരിച്ചിട്ടില്ല, കാരണം ദൈവം അവനെ ജീവനോടെ കാത്തു സൂക്ഷിച്ചു. ദൈവത്തിന്റെ ഭാവിയിൽ അവനെ കൊണ്ടൊരു ജോലി നിവൃത്തിയാക്കാനുണ്ടായിരുന്നു. അവൻ ഒരു മനുഷ്യനെ അതിനായി അഭിഷേകം ചെയ്യട്ടെ. നോക്കൂ, ഏലി അവന്റെ ആത്മാവിൽ അവൻ വരും. എന്നാൽ അവർ മരണം രുചിച്ചറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാകുന്നു. ഇപ്പോൾ വെളിപാട് 11 അധ്യായം നമുക്കിപ്പോൾ തുടങ്ങാം. ഞാൻ നേരെ അവിടെ തന്നെയായിരിക്കുന്നു. നമുക്കതിപ്പോൾ പരിശോധിക്കാം. വെളിപാട് 11, അവർ രണ്ടുപേരും കൊല്ലപ്പെടുന്നില്ലയോ എന്ന് ശ്രദ്ധിച്ച് കാണുക. അതേ ശ്രീമാൻ, അവർക്ക് രണ്ടുപേർക്കും മരണം രുചിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതേ ശ്രീമാൻ, അവരുടെ ശുശ്രൂഷ നിവൃത്തിയാക്കിയതിനു ശേഷം അവർ മരണം രുചിച്ചറിയുന്നു. വെളിപാട് 11, നമുക്കതിന്റെ 7 വാക്യം തൊട്ട് തുടങ്ങാം. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു കൊന്നുകളയും. ഓ ദൈവമേ, സാത്താനത് സഹിക്കയില്ല. ആ വിശുദ്ധ ഉരുളുകാർ വീണ്ടും തിരികെ എത്തിയിരിക്കുന്നു. ശരി, ആഴത്തിൽ നിന്ന് കയറി വന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു കൊന്നുകളയും. എന്നാൽ എന്ത് സംഭവിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. അവർ പൂർണ്ണമായും ഇപ്പോൾ മാതൃകയാകുന്നു. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും അത് യെരുശലേമാകുന്നു. ആത്മീകമായി സോദോം എന്നും മിസ്രയീം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. ഇപ്പോൾ അവർക്ക് മരണം രുചിച്ചറിയേണ്ടതായിട്ടുണ്ട്. ശരിയല്ലേ? അത് ശരിയാണ്. അതവരുടെ ശുശ്രൂഷ നിവൃത്തിയാക്കപ്പെട്ടതിന് ശേഷമാണ്. എന്തുകൊണ്ടാണ് 7-ാമത്തെ ദൂതന്റെ ശുശ്രൂഷ ഏലിയാവിന്റെ ശുശ്രൂഷ 7-ാമത്തെ ദൂതനാകുന്നു? ശരിയായി പറഞ്ഞാൽ ഞാനത് പ്രകാരം പറയാൻ ശ്രമിക്കുകയാണ്. എന്തുകൊണ്ട് 7-ാമത്തെ ദൂതന്റെ ശുശ്രൂഷ മോശ അവൻ അമർത്യനാണെങ്കിൽ അത് ഏലിയാവിന്റെ ശുശ്രൂഷ ആയിരുന്നതുപോലെ മോശയെ കൊണ്ടായിക്കൂടായിരുന്നു? ദൈവം എന്തുകൊണ്ട് അതയച്ചില്ല? അവന് പറയാമായിരുന്നു, ഏലിയാവേ, നീ വളരെ കഠിനമായി അധ്വാനിച്ചിരിക്കുന്നു. നീ വ്യത്യസ്തമായി എല്ലാ സ്ഥലങ്ങളിലും പോയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഞാൻ മോശയെ താഴേക്ക് അതിനായിട്ട് അയക്കാം. എന്തുകൊണ്ടില്ല? മോശയുടെ ശുശ്രൂഷ നോക്കുക. ഏലിയാവ് എല്ലാ ദേശങ്ങൾക്കും വേണ്ടിയുള്ള പ്രവാചകനായിരുന്നു. എന്നാൽ മോശ യഹൂദന്മാർക്ക് വേണ്ടി മാത്രമായി ഒരു ന്യായപ്രമാണം നൽകുന്നവനായിരുന്നു. ആമേൻ. മോശ അവിടെ ഉണ്ടായിരുന്നത് അവൻ ഏലിയാവിനോട് കൂടെ വന്നതിന്റെ കാരണം ആ യഹൂദന്മാർ പറയുകയാണ്, ഞങ്ങളിപ്പോഴും ഇവിടെ ന്യായപ്രമാണം പാലിക്കുന്നവരാണ്. എന്നാൽ മോശ ഇവിടെ സ്വയമായിട്ട് നിൽക്കുന്നു, ഏലിയാവും അവനോട് കൂടെ ഇവിടെ നിൽക്കുന്നു. ഓ മനസ്സിലായോ? അവൻ യഹൂദന്മാർക്ക് വേണ്ടി മാത്രമായി വരുന്നു. നോക്കൂ, മോശ യഹൂദന്മാരുടെ അടുക്കലേക്ക് മാത്രം പോയിരുന്നു, പ്രവാചകനായ ഏലിയാവ് സകല ജനങ്ങൾക്കുമായിരുന്നു. എന്നാൽ മോശ യഹൂദന്മാർക്കൊരു പ്രവാചകനും ന്യായപ്രമാണം നൽകുന്നവനുമായിരുന്നു. നോക്കൂ, അതായിരുന്നു അവന്റെ സന്ദേശം, ന്യായപ്രമാണം. എന്നാൽ ഏലിയാവിന്റെ സന്ദേശം എന്തായിരുന്നു? അത് മുടികത്തിരിച്ച സ്ത്രീകളോടും വിഭാഗീയ സഭകളോടുമായിരുന്നു. അതേ ശ്രീമാൻ, അവനവരെ തുണ്ടം തുണ്ടമായി വലിച്ചുകീറി ചായം തേച്ച മുഖത്തോടുകൂടി അവരോട് നിങ്ങൾ നായ്ക്കൾക്ക് ആഹാരമായി തീരാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അവൻ വാസ്തവമായും അവരെ വലിച്ചുകീറി. അതിനുശേഷം അവന്റെ ആത്മാവ് യോഹന്നാന്റെ മേൽ വന്നപ്പോൾ അവൻ മരുഭൂമിയിൽ നിന്നും ശക്തിയായി പുറപ്പെട്ടു വന്ന് അതേ കാര്യം തന്നെ ചെയ്തു. ശരിയാണ്. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതിൽ ചേർന്നവർ അല്ലെങ്കിൽ അതിൽ ചേർന്നവർ എന്ന് പറയാൻ തുണിയരുത്. ദൈവത്തിന് ഈ കല്ലുകളിൽ നിന്നും അബ്രഹാമിന് മക്കളെ എഴുന്നേൽപ്പിക്കാൻ കഴിയും. അവൻ ഹെരോദിയയുടെ മുമ്പിലേക്ക് നടന്നു നിന്നിട്ട് നിന്റെ ഭർത്താവിന്റെ സഹോദരനെ നീ വിവാഹം ചെയ്തു എന്ന് എന്നോട് പറയാൻ നീ അർത്ഥമാക്കുന്നു അല്ലേ? നീ ചെയ്തത് നിയമപരമായ ഒരു കാര്യമല്ല. ഓ സഹോദര, ഹോ തീർച്ചയായും, അവൻ അവളോട് പറഞ്ഞു. ശ്രദ്ധിക്കുക, ഈ ആത്മാക്കൾക്ക് അല്പകാലം കൂടി 144,000 പേർ രക്തസാക്ഷികളാകുന്നതുവരെ കാത്തിരിക്കേണ്ടിയിരുന്നു. ഓ അത് വേദപുസ്തകത്തെ തമ്മിൽ ഒന്നിച്ചാക്കുന്നു. ഇപ്പോൾ എന്റെ സമയം ശരിക്കും തീർന്നിരിക്കുന്നു. അത് ഞാൻ നിങ്ങളെ നേരത്തെ വിട്ടിരുന്നെങ്കിൽ ആയിരുന്നു. എന്നാൽ എന്റെ പക്കൽ കുറച്ചുകൂടി ചില ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകാൻ കഴിയുമെങ്കിൽ പറയാനുണ്ട്. ഇപ്പോൾ ചൂടായിരിക്കുന്നു എന്ന് എനിക്കറിയാം, ഞാൻ വിയർക്കുന്നു. എന്നാൽ ശ്രദ്ധിക്കുക, എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതിനായിട്ടുണ്ട്. അത് അത്രയും നല്ലതായിട്ട് അതെന്റെ ഹൃദയത്തിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അത് മറന്നിട്ടില്ല എന്ന് ഞാൻ ആശിക്കുന്നു. His grace അവന്റെ സാന്നിധ്യത്തിൽ ഞാനിത് പറയട്ടെ, അവന്റെ കൃപയാൽ അവൻ എന്നെയും എന്റെ ജനങ്ങളെയും അധിക നാളുകളായിട്ടുള്ള വെള്ളനിലയെങ്കിൽ കാണുന്നതിനിടയാക്കി. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞ ഈ സംഭവം നിങ്ങൾ ഓർക്കുന്നില്ലേ? അന്യജാതി മണവാട്ടി അവർ ഇപ്പോൾ അവിടെയായിരിക്കുന്നു. അവരെല്ലാം വെള്ളനിലയെങ്കിൽ ധരിച്ചിരുന്നു. ഞാൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. ഞാൻ തുടർച്ചയായി യോഗങ്ങളിലായിരുന്നു. ഇത് ഏകദേശം ഒരു വർഷമോ അതിൽ കൂടുതലോ ആയിരിക്കുന്നു. ഒരു ദിവസം രാവിലെ ഞാൻ ഉണർന്നിട്ട് എഴുന്നേറ്റിരുന്നു. എന്റെ ഭാര്യയോട് ഓമന എന്ന് ഞാൻ അവളെ വിളിച്ചു. അവൾ അനങ്ങിയില്ല. കുഞ്ഞുങ്ങൾ എഴുന്നേറ്റിട്ട് അവരെ ഇവിടെയുള്ള ആ പഴയ സ്ഥലത്തെ സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ടിയിരുന്നു. ശരി, ഞാൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നിട്ട് ഇതുപോലെ ചാരിയിരുന്നു. അത് എഴുന്നേറ്റിരുന്നിട്ട് തലയുയർത്തി കട്ടിലിന്റെ തലപ്പലകമേൽ പിന്നോട്ട് ചാരിയിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങളുടെ പക്കൽ പഴയ തരത്തിൽപ്പെട്ട ഒരു കട്ടിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ പിന്നിലേക്ക് തലചായ്ച്ച് ഇരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ ഓർത്തു, മനുഷ്യ, നിനക്ക് 53 വയസ്സ് പ്രായമേറിയിരിക്കുന്നു. നീ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പോകുന്നെങ്കിൽ അതിപ്പോൾ തന്നെ ചെയ്യുന്നതാണ് നല്ലത്, കാരണം കുറച്ചു കഴിഞ്ഞാൽ നീ തീരെ പ്രായമേറി വൃദ്ധനായി തീരും. ഞാനോർത്തു, നിങ്ങൾക്കറിയാമോ അത് ശരിയാണ്. ഞാനോർത്തു, മനുഷ്യ, നിനക്കറിയാമോ, നീ അധികം ദൂരത്തായിട്ടില്ല. എനിക്ക് ഉടനെ തന്നെ പോകേണ്ടതായിട്ടുണ്ട്. അതെന്റെ പിതാവ് ജീവിച്ചിരുന്നതിലും ഒരു വർഷം കൂടുതലായിരിക്കുന്നു. നോക്കൂ, എനിക്ക് ഉടനെ തന്നെ പോകേണ്ടതായി തന്നെയുണ്ട്. ഞാനിത് കണ്ടിരുന്നു. ഇവിടെ ഞാൻ ദൈവത്തിന് വേണ്ടി ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല. ഞാനോർത്തു, ഞാൻ എല്ലായ്പ്പോഴും അവനുവേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോകുകയാണെങ്കിൽ എനിക്ക് വേഗം തന്നെ അത് ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. ഞാനത് എങ്ങനെ ചെയ്യും എന്നെനിക്കറിയില്ല. അത്രമാത്രം. ഞാനോർത്തു, മനുഷ്യ, അവന്റെ വരവ് കാണുന്നതിനായി ഞാൻ ജീവിച്ചിരിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. ഞാനൊരു ഭൂതമായിട്ടോ അല്ലെങ്കിൽ ഒരു ആത്മാവായിട്ടോ ആഗ്രഹിക്കുന്നില്ല. നോക്കൂ, ഞാനൊരു ആത്മാവായി തീരുന്ന അവസ്ഥയെക്കുറിച്ച് എല്ലായ്പ്പോഴും ഭയപ്പെട്ടിരുന്നു. നിങ്ങൾക്കറിയാമോ, അതൊരു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ സഹോദരൻ നെവിലിനെ കണ്ടുമുട്ടിയാൽ എങ്ങനെയായിരിക്കും എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു വെളുത്ത ചെറിയ മേഘം പോലെ ചുറ്റുമായി സഞ്ചരിക്കുന്നുണ്ടാകും. അപ്പോൾ ഞാൻ പറയും, ഹലോ സഹോദരൻ നെവിൽ. അദ്ദേഹം പറയും, ഹലോ സഹോദരൻ ബ്രഹാം. അത് മറ്റെന്തെങ്കിലും ഒരു ഇന്ദ്രിയമായിരിക്കാം, കാരണം അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുകയില്ല. എന്നാൽ അത് സഹോദരൻ നെവിൽ തന്നെയായിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരിക്കും. അതെ, ഞാൻ എല്ലായ്പ്പോഴും ചെയ്യുന്നത് പോലെ അദ്ദേഹത്തിന്റെ കൈപിടിച്ച് കുലുക്കുവാൻ ആഗ്രഹിക്കും. കാരണം മനുഷ്യന്മാരായിട്ട് എനിക്കറിയാവുന്നത് എല്ലാമായിട്ടും അത് മാത്രമാകുന്നു. നോക്കൂ, ഞാൻ അദ്ദേഹത്തിന്റെ കൈപിടിച്ച് കുലുക്കാൻ ആഗ്രഹിക്കും. എന്നാൽ അദ്ദേഹത്തിന് കൈകളില്ല. അത് താഴെ മണ്ണിൽ ദ്രവിച്ചു പോയിരിക്കുന്നു. ഞാൻ ഓർത്തു, അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കൂടി കടന്നുപോകാൻ ഞാൻ ആശിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സത്യം പറയാൻ പോകുകയാണ്. ഞാൻ മരിക്കാൻ ഭയപ്പെട്ടിരുന്നു. ഞാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയപ്പെട്ടിരുന്നില്ല. എന്നാൽ ഒരു ആത്മാവായിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഞാനൊരു മനുഷ്യനായി തന്നെ ഇരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ഞാൻ മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടൽ വരെ കാത്തിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അപ്രകാരമായിരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഒരാത്മാവായി ചുറ്റിക്കറങ്ങാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അങ്ങനെ കട്ടിലിൽ കിടന്നുകൊണ്ട് ഞാൻ അത് ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എന്തോ സംഭവിച്ചു. ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ദർശനത്തെക്കുറിച്ച് അറിയാവുന്നവരും അതുമായിട്ട് പരിചയമുള്ളവരുമാകുന്നു. അങ്ങനെ ഇതൊരു ദർശനമാണെങ്കിൽ എനിക്ക് ഇതുപോലൊരു ദർശനം ഉണ്ടായിട്ടില്ല. എനിക്ക് ദർശനങ്ങൾ ഞാൻ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ മുതൽ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ പെട്ടെന്ന് എന്തോ സംഭവിച്ചു. എനിക്ക് സ്വയം എന്നെ തന്നെ വിട്ടുപോകുന്നത് പോലെ അനുഭവപ്പെടാൻ തുടങ്ങി. ഞാൻ ഓർത്തു ഞാൻ മരിച്ചു കഴിഞ്ഞിരിക്കുകയും, നോക്കൂ, ഞാൻ വീട്ടിലേക്ക് പോയി കഴിഞ്ഞിരിക്കുകയുമാകുന്നു. അങ്ങനെ ഒരു സ്ഥാനത്തെത്തിയപ്പോൾ ഞാൻ ഓർത്തു, ഞാനൊന്ന് തിരിഞ്ഞു നോക്കാം എന്ന് വിശ്വസിക്കുന്നു. സ്നേഹിതരെ, ഇത് ഞാൻ ഇവിടെ നിൽക്കുന്നത് യാഥാർത്ഥ്യമായിരിക്കുന്നത് പോലെ അത്രയും യാഥാർത്ഥ്യമാകുന്നു. അങ്ങനെ ഞാൻ നോക്കുന്നതിനായി പുറകോട്ട് തിരിഞ്ഞു. ഞാൻ അവിടെ തന്നെ കട്ടിലിൽ കിടന്നിരുന്നു. ഞാൻ എന്റെ ഭാര്യയുടെ ഒരു വശത്തായിട്ട് നീണ്ടു കിടന്നിരുന്നു. ഞാൻ ഓർത്തു, ഇതൊരു പക്ഷേ ഒരു ഹൃദയസ്തംഭനമായിരുന്നേക്കാം. നോക്കൂ, ഞാൻ അങ്ങനെ പെട്ടെന്ന് മരിച്ചു പോയതായിരിക്കാം. അത് പോകുന്നതിനുള്ള ഒരു നല്ല വഴിയായിരിക്കും. അങ്ങനെ അതൊരു ഹൃദയസ്തംഭനമായിട്ട് എനിക്ക് കഷ്ടപ്പെടേണ്ടി വന്നില്ല എന്ന് ഞാൻ ഓർത്തു. ഞാൻ ചുറ്റുമായി നോക്കിയിട്ട് ഓർത്തു, ഇത് വിചിത്രമായിരിക്കുന്നു. അവിടെ ഞാനിതാ അവിടെ കിടക്കുന്നു. ഇവിടെ ഞാനിതാ ഇവിടെ നിൽക്കുന്നു. അതുകൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കി. അതൊരു വിശാലമായ വലിയ മൈതാനം പോലെ, അല്ലെങ്കിൽ എന്തോ ഒരു വലിയ സ്ഥലത്ത് നീല നിറത്തിലുള്ള പുല്ല് പരന്നു കിടക്കുന്ന ഒരു മൈതാനമായിരുന്നു. ഇതെന്താകുന്നു എന്ന് ഞാൻ ആശ്ചര്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു. അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് യുവതികളായ ആയിരമായിരം സ്ത്രീകൾ എല്ലാവരും വെള്ള നിലയങ്കി അണിഞ്ഞും അവരുടെ തലമുടി അരഭാഗം വരെ തൂങ്ങിക്കിടന്നു വരുന്നു. നഗ്നപാദത്തോടുകൂടി എന്റെ അടുക്കലേക്ക് അവർ ഓടി വരികയായിരുന്നു. ഇപ്പോൾ ഇതെന്താകുന്നു എന്ന് ഞാൻ ഓർത്തു. ഞാൻ വീണ്ടും പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. ഞാൻ അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ തിരികെ മേലോട്ട് നോക്കി. അവിടെയതാ അവർ വരുന്നു. ഞാൻ എന്റെ വിരൽ കടിച്ചു നോക്കി. ഞാൻ തീർച്ചയായും ഉറങ്ങിയായിരുന്നില്ല. എനിക്കത് അനുഭവപ്പെടാൻ കഴിയുമായിരുന്നു. ഞാൻ പറഞ്ഞു, ഇവിടെ എന്തോ വിചിത്രമായിട്ടുണ്ട്. അങ്ങനെ ഈ സ്ത്രീകൾ ഓടി വരുന്നുണ്ടായിരുന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും അത്രയും സുന്ദരികളായ സ്ത്രീകളെ കണ്ടിരുന്നില്ല. അവരെല്ലാം ഓടി എന്റെ അടുക്കിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവരെന്റെ അടുക്കിലേക്ക് ഓടിയെത്തിയപ്പോൾ, നിങ്ങൾക്കറിയാമല്ലോ അതിനെക്കുറിച്ച്, അവരെന്നെ ഒരു സ്ത്രീ വിരോധി എന്ന് വിളിക്കാറുണ്ട്. എന്നാൽ ഞാൻ അങ്ങനെയല്ല. ഒരു ഉത്തമ സ്ത്രീ ഒരു വിലയേറിയ രത്നമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ കൊള്ളരുതാത്ത ഒരു സ്ത്രീ സലോമോൻ പറയുന്നത് പോലെ രക്തത്തിൽ വെള്ളം കലർന്നതുപോലെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് തീർച്ചയായും ചീത്ത പേരുള്ള സ്ത്രീയെയോ അല്ലെങ്കിൽ മിടുക്ക് കാണിക്കുന്ന സ്ത്രീയെയോ കൊണ്ട് വാസ്തവമായും യാതൊരു ഗുണവുമില്ല. അങ്ങനെ ഈ സ്ത്രീകൾ എന്റെ അടുക്കൽ വന്നു, അവരവരുടെ കൈകൾ ചുറ്റി എന്നെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങി. ഇപ്പോൾ അത് അസാധാരണമായ ഒരു കാര്യമാണ്, ഞാൻ അതിനുവേണ്ടി നിൽക്കുകയില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഞാനിത് ഈ രീതിയിൽ പറയാൻ പോകുകയാണ്, കാരണം ഞാനൊരു മിശ്രിത ജനക്കൂട്ടത്തിനിടയിലായിരിക്കുന്നു. എന്നാൽ അവരെല്ലാം സ്ത്രീകളായിരുന്നു, അവരെല്ലാം സ്ത്രീകളായിരുന്നു. അവരിൽ ഓരോരുത്തരും എന്നെ ആലിംഗനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വിലയേറിയ സഹോദര എന്നെ വിളിച്ചിരുന്നു. അങ്ങനെ ഓരോരുത്തരായി എന്നെ ആലിംഗനം ചെയ്തുകൊണ്ട് പോയി. ഞാൻ അവിടെ നിന്നുകൊണ്ട് അത് നോക്കിയായിരുന്നു. ഞാൻ ഓർത്തു, കൊള്ളാം, ഇതെന്താകുന്നു, നോക്കൂ. അങ്ങനെ അവർ അവിടെ നിൽക്കുകയായിരുന്നു. എന്ത് സംഭവിച്ചിരുന്നുവെന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ തിരികെ താഴേക്ക് നോക്കി, അവിടെ ഞാനിതാ അവിടെ കട്ടിലിൽ കിടക്കുന്നു, ഇവിടെ ഞാനിതാ ഇവിടെ നിൽക്കുന്നു. ഇപ്പോൾ ഇത് വിചിത്രമായിരിക്കുന്നു എന്ന് ഞാൻ ഓർത്തു. എനിക്കിത് മനസ്സിലാകുന്നില്ല. ആ സ്ത്രീകൾ ഓ ഞങ്ങളുടെ വിലയേറിയ സഹോദര എന്ന് വിളിച്ചുകൊണ്ട് എന്നെ ആലിംഗനം ചെയ്തിരുന്നു. ഇപ്പോൾ അവരെല്ലാ അംശത്തിലും സ്ത്രീകൾ തന്നെയായി എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ സഹോദരിമാരനോട് ക്ഷമിക്കണം, കാരണം നിങ്ങൾ നിങ്ങളുടെ ഡോക്ടർമാർ പറയുന്നത് കേൾക്കുമല്ലോ. നിങ്ങൾക്ക് ശുദ്ധ മനസ്സില്ലെങ്കിൽ പിന്നെ നാം ക്രിസ്ത്യാനികളല്ല. ഞാനിത് കാര്യമാക്കുന്നില്ല, ഞാൻ എല്ലായ്പ്പോഴും വിശുദ്ധിയോടെ കൂടി ജീവിച്ചു. ദൈവം അതറിയുന്നു. ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ കർത്താവിന്റെ ദൂതൻ എന്നോട് പുകവലിയാലോ മദ്യപാനത്താലോ നിന്റെ ശരീരം മലിനമാക്കരുത് എന്നോട് പറഞ്ഞിരുന്നു. അത് സത്യമായിരിക്കുകയും ദൈവത്തിന്റെ കൃപയാൽ ഞാനിത് പാലിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാനൊരു പാപിയായിരുന്നപ്പോഴും ഞാൻ സ്ത്രീകളുടെ പിന്നാലെ ചുറ്റിക്കറങ്ങി നടക്കാൻ പോയിരുന്നിട്ടില്ല. അതുകൊണ്ട് ഏതൊരു മനുഷ്യനും ഒരു സ്ത്രീയെ തന്റെ കൈകളിൽ ആലിംഗനം ചെയ്യുന്നതിന് അനുവദിച്ചാൽ അവൻ പുരുഷകോശങ്ങളാലും അവൾ സ്ത്രീ കോശങ്ങളാലും നിർമ്മിക്കപ്പെട്ടിട്ട് അവിടെ ഒരു വികാരമുണ്ടാകുന്നു. നിങ്ങൾ ആരായിരുന്നാലും ഞാൻ കാര്യമാക്കുന്നില്ല, നിങ്ങൾ ഒരു ആരോഗ്യവാനായ വ്യക്തിയാണെങ്കിൽ അങ്ങനെയല്ല എന്നോട് പറയരുത്. എന്നാൽ അവിടെ അതില്ലായിരുന്നു, കാരണം നിങ്ങൾക്ക് വ്യത്യസ്തമായ കോശങ്ങൾ ഇനിയും ഉണ്ടായിരിക്കുന്നില്ല. നിങ്ങൾ ഒരിക്കലും അവിടെ പാപം ചെയ്യുകയില്ല. ഒരു മാറ്റമുണ്ടായിരിക്കുന്നു. അത് സ്ത്രീകളോട് സഹോദര സ്നേഹം പോലെയല്ലാതെ മറ്റൊരു സ്നേഹം അവിടെ ഉണ്ടായിരുന്നില്ല. അത് കൃപയാൽ അവർ നോക്കിയിരുന്നത് അതായിരുന്നു. ഒരു സ്ത്രീ, ഒരു നല്ല സ്ത്രീ, അവൾ നേരായ അവളെ തന്നെ ഉയർത്തിപ്പിടിക്കുകയും ഒരു യഥാർത്ഥ മഹിളയെ പോലെ നടക്കുകയും ചെയ്താൽ അവൾ ഈ ഭൂമിയിലുള്ള ഒരു രക്തത്തിന്റെ ഉദാഹരണമായിരിക്കും. പ്രീതിപ്രദമായ ഏത് കാര്യവും ഞാൻ ഇഷ്ടപ്പെടുന്നു. തന്റെ സ്ഥാനത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മഹിള ഒരു യഥാർത്ഥ മഹിളയായി നിൽക്കാൻ ശ്രമിക്കുന്നത് ഒരു ആദരവിന്റെ പ്രതിമാശില്പമാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനത് അങ്ങനെ വിശ്വസിക്കുന്നു. അങ്ങനെയല്ലാത്ത ഒന്ന് ക്രിസ്തുവും എതിർ ക്രിസ്തുവും പോലെ അതേ കാര്യം തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രകൃതിയാലുള്ളതെന്നും ഞാൻ ഇഷ്ടപ്പെടുന്നു. ഒരു നല്ല അഴകുള്ള കുതിര അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമായിട്ട് ഒരു യഥാർത്ഥ സുന്ദരമായ കുതിരയുടെ പ്രതിമയായി അത് നിൽക്കുന്നു. അതുപോലെ മറ്റെന്തെങ്കിലുമായിട്ട് ഒരു മനോഹരമായ മല, സുന്ദരികളായ സ്ത്രീകൾ, അഴകുള്ള പുരുഷന്മാർ, അതുപോലെ ദൈവം നിർമ്മിച്ച് അതിന്റേതായ അഴകിൽ നിൽക്കുന്ന എന്തും ഞാൻ എല്ലായ്പ്പോഴും പ്രശംസിക്കാറുണ്ട്. അങ്ങനെ ഇവയെല്ലാം സമ്പൂർണമായിരുന്നു. എന്നാൽ അവർ എന്നെ എത്രയധികം അവരുടെ കൈകളിൽ ആലിംഗനം ചെയ്താലും അവർ സ്ത്രീകളായിട്ട് നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടല്ലോ. എന്നാൽ ഒരിക്കലും അവിടെ ഒരു പാപത്തിന് കഴിയുകയില്ലായിരുന്നു. പുരുഷന്റെ ഗ്രന്ഥികളും സ്ത്രീയുടെ ഗ്രന്ഥികളും രണ്ടും പോയി കഴിഞ്ഞിരുന്നു. കർത്താവിന് നന്ദിയുണ്ടാകട്ടെ, അവർ പൂർണ്ണമായും എന്റെ സഹോദരിമാരാകുന്നു. ഞാൻ നോക്കി, ഞാൻ എന്റെ കൈകളിലേക്ക് നോക്കി, ഞാൻ അവരെയെല്ലാം അത്ര ചെറുപ്പമായി കണ്ടു. ഞാൻ പിന്നെയും നോക്കി, ഞാനും ചെറുപ്പക്കാരനായിരുന്നു. ഒരു ചെറുപ്പക്കാരനായിരിക്കെ തന്നെ എനിക്ക് മുടി നഷ്ടപ്പെട്ടിരുന്നു. എന്റെ തലയിൽ കാർബോണിക് ആസിഡ് ഒഴിച്ചിട്ട് അതൊരു ക്ഷുരകനായിരുന്നു ചെയ്തത്. അങ്ങനെ ഞാനൊരു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മുടിയെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. അതെല്ലായ്പ്പോഴും അപ്രകാരം ഒരു കാര്യമായിട്ട് എനിക്ക് പെട്ടെന്ന് ജലദോഷം പിടിക്കാറുണ്ട്, കാരണം എന്റെ തലയുടെ ചർമ്മം ഇപ്പോഴും മാർദ്ദവമേറിയതാകുന്നു. കൂടാതെ തലമുടിയുടെ മൂടെല്ലാം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടായിട്ട് കാർബോണിക് ആസിഡിന്റെ കാരണത്താൽ അത് കരിഞ്ഞുപോകുകയും ഒരിക്കലും തലമുടി വളരാൻ കഴിയാതെയും ആകുന്നു. നോക്കൂ, അങ്ങനെ ഞാൻ പോയിട്ട് എന്റെ ഭാര്യ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ തലമുടുന്നതിനായി ഒരു ചെറിയ വെപ്പുമുടി എനിക്ക് വേണ്ടി വാങ്ങിയിരുന്നു. അത് വെക്കുന്നതിൽ ഞാൻ എല്ലായ്പ്പോഴും ലജ്ജിച്ചിരുന്നു, കാരണം അത് കാഴ്ചയ്ക്ക് കപടമായ ഒന്നായിട്ട് എനിക്ക് തോന്നിയിരുന്നു. എനിക്ക് കപടമായ യാതൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് ഉറപ്പോലെയുള്ള ഒരു തൊപ്പി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അത് കുറച്ച് സമയം വരെ ചെയ്തിരുന്നു. അവർ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? അവർ എന്നെ അപ്പോൾ ഒരു ബിഷപ്പ് എന്ന് വിളിക്കാൻ ആഗ്രഹിച്ചു. നോക്കൂ, ഞാൻ പറഞ്ഞു, അങ്ങനെ അതും പോയിക്കൊള്ളട്ടെ. അതുകൊണ്ട് ഈ ജലദോഷം എനിക്ക് സഹിക്കേണ്ടതായി വരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ആ ചെറിയ ജനാലകൾ ഉയർത്തുമ്പോൾ ചെറിയ കാറ്റ് ഇപ്രകാരം അടിച്ചിട്ട് എനിക്ക് ജലദോഷം പിടിപ്പെടുന്നു. ഞാനൊരു ഡോക്ടറിന്റെ അടുക്കൽ പോയിട്ട് ഇതിനെക്കുറിച്ച് അദ്ദേഹം എന്ത് വിചാരിക്കുന്നു എന്ന് അന്വേഷിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, നോക്കൂ, നിങ്ങളുടെ തലയിൽ സുഷിരങ്ങൾ ഇപ്പോഴും തുറന്നിരിക്കുന്നു. പ്രസംഗിക്കുന്നതിനിടയിൽ നിങ്ങൾ വിയർക്കാറുണ്ട്. ഈ കാറ്റ് കടന്നു വരുമ്പോൾ അത് ജലദോഷത്തിന്റെ അണുവിനെ നിങ്ങളുടെ കഫത്തിൽ കടത്തിവിടുകയും അത് നിങ്ങളുടെ തൊണ്ടയിൽ എത്തിച്ചേരുകയും അടുത്ത ദിവസം രാവിലെ നിങ്ങളുടെ തൊണ്ടയിടരുകയും ചെയ്യുന്നു. അതാണ് കാരണം. അതുകൊണ്ട് ഓ ദൈവമേ, തലമുടിയുള്ളവരായ നിങ്ങൾ അതിനുവേണ്ടി എത്ര നന്ദിയുള്ളവരായിരിക്കണമെന്ന് നിങ്ങൾക്കറിയില്ല. അത് ശരിയാണ്. നോക്കൂ, ശരി, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ വരുന്ന ദിവസങ്ങളിലൊന്നിൽ എനിക്ക് എന്റെ പല്ല് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ പോയി കുറച്ച് പല്ല് വെക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഒന്നുകിൽ അതുകൊണ്ടോ അല്ലെങ്കിൽ അതില്ലാതെയോ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഒരു വ്യക്തി കൊള്ളാം, അവൻ തന്റെ തലയിൽ ഒരു കൃത്രിമ മുടി ധരിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരു മനുഷ്യനെ പറ്റി ഞാനൊന്നും ചിന്തിക്കുന്നില്ല. ഒരു സ്ത്രീ ഈ എലിയും പൂച്ചയും പോലെയുള്ള എന്തെങ്കിലും സൗന്ദര്യവർദ്ധനവിനായി ധരിക്കുന്നുവെങ്കിൽ അത് അതിൽ നിന്ന് വ്യത്യസ്തമാകുന്നു. നോക്കൂ, എന്നാൽ തീർച്ചയായും നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന കാര്യത്തെ ആശ്രയിച്ചിരിക്കും. നോക്കൂ, അത് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ എന്റെ മുടി വളർന്ന് എനിക്ക് തിരികെ കിട്ടിയതായി അനുഭവപ്പെടുകയുണ്ടായി. ദൈവമേ, ഞാൻ ചെറുപ്പക്കാരനായി തീർന്നിരിക്കുന്നു, കൂടാതെ ഇവരെല്ലാം ചെറുപ്പക്കാരാകുന്നു. ഞാൻ ഓർത്തു, ഇത് വിചിത്രമായിരിക്കുന്നില്ലേ, ഇതാ അവർ ഇവിടെയായിരിക്കുന്നു. അങ്ങനെ അവരെല്ലാം ഓടി വരികയായിരുന്നു. അങ്ങനെ അവർ വരുന്നത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഹോപ്പ് വരുന്നത് കണ്ടു. നിങ്ങൾക്കറിയാമോ, അവൾക്ക് 22 വയസ്സ് പ്രായമുള്ളപ്പോൾ അവൾ മരിച്ചു പോയിരുന്നു. അവൾ അപ്പോഴും അത്രയും സുന്ദരിയായിരുന്നു. നിങ്ങളിൽ പലരും അവളെ ഓർക്കുന്നുണ്ടാകും. അവൾക്ക് കറുത്ത വലിയ കണ്ണുകൾ ഉണ്ടായിരുന്നു. അവൾ ജർമ്മനിക്കാരിയായിരുന്നു. അവളുടെ കറുത്ത മുടി പിന്നിലായി തൂങ്ങിക്കിടന്നിരുന്നു. ഇപ്പോൾ അവൾ ഇവിടെ എത്തുമ്പോൾ അവൾ ബിൽ എന്ന് എന്നെ വിളിക്കും എന്ന് ഞാൻ ഓർത്തു. എനിക്കറിയാം അവൾ അങ്ങനെ തന്നെ വിളിക്കും. അവൾ ഇവിടെ എത്തുമ്പോൾ എന്നെ ബിൽ എന്ന് വിളിക്കും എന്ന് എനിക്കറിയാം. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഈ സ്ത്രീകളെല്ലാം ഇപ്രകാരം കടന്നുവന്ന് എന്നെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഓ വിലയേറിയ സഹോദര, അങ്ങയെ കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എല്ലാവരും ഒരേപോലെ വസ്ത്രധാരണം ചെയ്തിരുന്നു, എന്നാൽ അവരുടെ തലമുടി വ്യത്യസ്തമായിരുന്നു. നിങ്ങൾക്കറിയില്ലേ, ചുവന്ന മുടി, കറുത്ത മുടി, ചെമ്പിച്ച മുടി. അങ്ങനെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയും എന്നാൽ അവരെല്ലാം ചെറുപ്പക്കാരുമായിരുന്നു. അങ്ങനെ അവൾ എന്റെ അടുക്കൽ എത്തിയപ്പോൾ അവൾ എന്താണ് എന്നോട് പറയാൻ പോകുന്നതെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അവൾ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഓ ഞങ്ങളുടെ വിലയേറിയ സഹോദര. എന്നിട്ട് അവൾ എന്നെ ആലിംഗനം ചെയ്യുകയും അവൾ കടന്നുപോകുകയും ചെയ്തു. അതിനുശേഷം മറ്റേതോ ഒരു സ്ത്രീ വന്ന് എന്നെ ആലിംഗനം ചെയ്തു. അതിനുശേഷം ഞാനൊരു ശബ്ദം കേട്ടു. ഞാൻ ഇപ്രകാരം ഈ വശത്തേക്ക് നോക്കിയപ്പോൾ അതൊരു കൂട്ടം ചെറുപ്പക്കാരായിരുന്നു. ചെറുപ്പക്കാർ ഏകദേശം 20 വയസ്സോടുകൂടിയവരായിരുന്നു. കറുത്ത തലമുടിയും ചെമ്പിച്ച തലമുടിയും ഉള്ളവരായിരുന്നു. അവരെല്ലാം വെള്ള നിലയങ്കി ധരിച്ചിരുന്നു. അവർ നഗ്നപാദരായിരുന്നു. അവർ എന്റെ അടുക്കലേക്ക് ഓടിയെത്തിയിട്ട് എന്നെ ആലിംഗനം ചെയ്തുകൊണ്ട് വിലയേറിയ സഹോദര എന്ന് വിളിച്ചിരുന്നു. ഞാൻ ഓർത്തു, ഞാൻ തിരികെ പിന്നിലേക്ക് നോക്കിയപ്പോൾ ഞാൻ അപ്പോഴും അവിടെ തന്നെ കിടക്കുകയായിരുന്നു. ഞാൻ ഓർത്തു, കൊള്ളാം, ഇത് വിചിത്രമായിരിക്കുന്നു. അപ്പോൾ അതിനുശേഷം ഒരു ശബ്ദം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഒരിക്കലും ആ ശബ്ദത്തെ കണ്ടിരുന്നില്ല. അതെന്നോട് പറഞ്ഞു, നിന്റെ ജനങ്ങളുടെ മധ്യത്തിലേക്ക് നിന്നെ ഒത്തൊരുമിച്ചാക്കിയിരിക്കുന്നു, നിന്നെ ഒത്തൊരുമിച്ചാക്കിയിരിക്കുന്നു. അതിനുശേഷം ആരോ മനുഷ്യർ എന്നെ പൊക്കിയെടുത്ത് ഇതുപോലെ ഒരു ഉയർന്ന സ്ഥാനത്ത് എന്നെ ഇരുത്തി. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണത് ചെയ്തത്? അപ്പോൾ പറഞ്ഞു, ഭൂമിയിൽ നീ ഒരു വഴികാട്ടിയായിരുന്നു. ഞാൻ പറഞ്ഞു, കൊള്ളാം, എനിക്കിത് മനസ്സിലാകുന്നില്ല. ആ ശബ്ദം എന്നോട് സംസാരിക്കുകയായിരുന്നു. എനിക്ക് ആ ശബ്ദത്തെ ഒരിക്കലും കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ അതിന്റെ തൊട്ടുമുകളിലായി എന്നോട് സംസാരിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, അവൻ എന്റെ ജീവന്റെ എല്ലാമാകുന്നു, ഞാൻ അവനെ കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, നിനക്കിപ്പോൾ അവനെ കാണാൻ കഴിയുകയില്ല, അവൻ ഇപ്പോഴും ഉയരത്തിലാണ്. നോക്കൂ, ഇതപ്പോഴും ബലിപീഠത്തിന് താഴെയായിരുന്നു. നോക്കൂ, അതായത് 6-ാമത്തെ സ്ഥാനം അവിടെയാണ് മനുഷ്യർ പോകുന്നത്. 7-ാമത്തേതിൽ ദൈവമായിരുന്നു. അത് 7-ാമത്തെ പരിമാണമാകുന്നു. ഇത് 6-ാമത്തേതായിരുന്നു. അങ്ങനെ അവരെല്ലാം അവിടെ ഉണ്ടായിട്ട് അവർ കടന്നുപോയിക്കൊണ്ടിരുന്നു. അത് കണ്ടിട്ട് അവർ യഥാർത്ഥത്തിൽ ദശലക്ഷക്കണക്കിന് ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നതുപോലെ കണ്ടിരുന്നു. ഞാൻ ഒരിക്കലും അവരെ കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഈ സ്ത്രീകളും പുരുഷന്മാരും എന്നെ സഹോദര എന്ന് വിളിച്ചുകൊണ്ട് ആലിംഗനം ചെയ്തുകൊണ്ട് അപ്പോഴും കടന്നുപോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ ആ ശബ്ദം എന്നോട് പറഞ്ഞു, നീ യാക്കോബ് തന്റെ ജനങ്ങളോടുകൂടെ ഒരുമിച്ചാക്കപ്പെട്ടതുപോലെ നീയും നിന്റെ ജനങ്ങളോടുകൂടെ ഒരുമിച്ചായിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ഇതെല്ലാം എന്റെ ജനങ്ങളാണോ? ഇവരെല്ലാം ബ്രഹാം കുടുംബത്തിൽപ്പെട്ടവരാണോ? അവൻ പറഞ്ഞു, അല്ല, അവരെല്ലാം ക്രിസ്തുവിലേക്ക് നീ മാനസാന്തരപ്പെടുത്തിയവരാകുന്നു. ഞാൻ ചുറ്റുമായി നോക്കി. ഒരു വാസ്തവമായും സുന്ദരിയായ ഒരു സ്ത്രീ അവിടെ കൂടി വന്നു. അവളും മറ്റുള്ളവരെ പോലെ തന്നെയായിരുന്നു. അവൾ എന്റെ ചുറ്റുമായി കൈകളിട്ടുകൊണ്ട്, ഓ എന്റെ വിലയേറിയ സഹോദര എന്ന് എന്നെ വിളിച്ചു. അവൾ എന്നെ നോക്കി. ഞാൻ ഓർത്തു, ദൈവമേ, അവളൊരു മാലാഖയെ പോലെ തോന്നുന്നു. അങ്ങനെ അവൾ കടന്നുപോയി. അപ്പോൾ ആ ശബ്ദം എന്നോട് ചോദിച്ചു, നിനക്ക് അവളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്കവളെ തിരിച്ചറിയില്ല. അപ്പോൾ പറഞ്ഞു, അവൾക്ക് 90 വയസ്സായിരിക്കുമ്പോൾ നീ അവളെ ക്രിസ്തുവിലേക്ക് നയിച്ചു. എന്നിട്ട് പറഞ്ഞു, അവൾ നിന്നെക്കുറിച്ച് അത്രയധികം ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാമോ? ഞാൻ ചോദിച്ചു, ആ സുന്ദരിയായ പെൺകുട്ടി 90 വയസ്സ് കഴിഞ്ഞവളായിരുന്നോ? അതെ. അവൾക്ക് ഇനിയും ഒരിക്കലും മാറാൻ കഴിയുകയില്ല. ആ കാരണത്താലാണ് അവൾ വിലയേറിയ സഹോദര എന്ന് വിളിക്കുന്നത്. ഞാൻ ഓർത്തു, ഓ ദൈവമേ, ഞാൻ ഇതിനെയാണോ ഭയപ്പെട്ടിരുന്നത്? എന്തുകൊണ്ടെന്നാൽ ഈ ജനങ്ങൾ യഥാർത്ഥ ജനങ്ങളാണ്. അവർ വേറെ എങ്ങും പോകുകയായിരുന്നില്ല. അവർ അവിടെയായിരിക്കെ അവർ ക്ഷീണിച്ചിരുന്നില്ല. ഞാൻ ചോദിച്ചു, ശരി, എനിക്ക് യേശുവിനെ എന്തുകൊണ്ട് കാണാൻ കഴിയില്ല? പറഞ്ഞു, ശരി, ഇപ്പോൾ അവൻ ഏതെങ്കിലും ഒരു ദിവസം വരും. അവൻ ആദ്യം നിന്റെ അടുക്കൽ വരും, അതിനുശേഷം നിന്നെ ന്യായവിധിക്കും. എന്നിട്ട് പറഞ്ഞു, ഈ ജനങ്ങളെല്ലാം നീ മാനസാന്തരപ്പെടുത്തി നീ നയിച്ച നിന്റെ ജനങ്ങളാകുന്നു. ഞാൻ ചോദിച്ചു, ഒരു വഴികാട്ടിയായിരിക്കെ അവൻ എന്നെ ന്യായവിധിക്കും എന്ന് നീ അർത്ഥമാക്കുന്നുവോ? പറഞ്ഞു, അതെ. ഞാൻ ചോദിച്ചു, എല്ലാ വഴികാട്ടിയും ഇതുപോലെ ന്യായം വിധിക്കപ്പെടുന്നതാണോ? അതെ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, പൗലോസിനെ കുറിച്ച് എന്ത് പറയുന്നു? അവൻ പറഞ്ഞു, അവൻ അവന്റെ കൂട്ടരുമായി ന്യായവിധിക്കപ്പെടും. ശരിയെങ്കിൽ ഞാൻ പറഞ്ഞു, അവന്റെ കൂട്ടം അകത്ത് കിടക്കുകയാണെങ്കിൽ എന്റേതും പ്രവേശിക്കും, കാരണം ഞാനും കൃത്യമായും അതേ വചനം തന്നെയാണ് പ്രസംഗിച്ചിരിക്കുന്നത്, അത് തന്നെയാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. അവൻ യേശുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു, ഞാനും അത് തന്നെ ചെയ്തു, അത് തന്നെ പ്രസംഗിച്ചു. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ അതിലാണ് വിശ്രമിക്കുന്നത് എന്ന് ദശലക്ഷക്കണക്കിന് ജനങ്ങൾ ആർത്തു ഘോഷിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനോർത്ത്, ദൈവമേ, ഞാനിവിടെ എത്തുന്നതിന് മുമ്പ് ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ ജനങ്ങളെ ഇവിടേക്ക് വിളിക്കുമായിരുന്നു. അവർക്കിത് യാതൊരു കാരണവശാലും വിട്ടുകളയുന്നത് വഹിക്കാൻ കഴിയുകയില്ല. എന്തുകൊണ്ടാണെന്നാൽ ഇവിടേക്ക് നോക്കൂ. അതിനുശേഷം അവൻ പറഞ്ഞു, ഇപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം അവൻ വരും, ഇവിടെ ഇപ്പോൾ നാം തിന്നുകയോ കുടിക്കുകയോ അല്ലെങ്കിൽ ഉറങ്ങുകയോ ചെയ്യുന്നില്ല, എല്ലാവരും ഒരുപോലെയാകുന്നു. ശരി, ഇത് പരിപൂർണമായ ഒരു കാര്യമല്ലേ? ഇത് പരിപൂർണമായതിനും അപ്പുറത്താകുന്നു. ഇത് ശ്രേഷ്ഠമായതല്ലേ? ഇത് ശ്രേഷ്ഠമായതിനും അപ്പുറത്താകുന്നു. അത് പറയുന്നതിന് ഒരു വാക്ക് പോലുമില്ല. നിങ്ങൾക്കിത് ചിന്തിക്കാൻ കഴിയില്ല. ശബ്ദകോശത്തിൽ അത് പറയുന്നതിന് വാക്കുകളില്ല. നിങ്ങൾ എത്തിയിരിക്കുന്നു, അത്രമാത്രം. ഞാൻ ഓർത്തുകൊള്ളാം, ഇത് തന്നെ പരിപൂർണമായ കാര്യമെങ്കിൽ അടുത്തതായി ഇതിനുശേഷം നാം എന്താണ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ പറഞ്ഞു, ഇതിനുശേഷം യേശു വരുമ്പോൾ അവൻ നിന്നെ ന്യായവിധിക്കും, അല്ലെങ്കിൽ നിന്റെ ശുശ്രൂഷ വേലയ്ക്ക് തക്കവണ്ണം അതിനുശേഷം നാം തിരികെ ഭൂമിയിലേക്ക് പോയിട്ട് നമ്മളുടെ ശരീരങ്ങളെ എടുക്കും. ശരിയാണ്. അപ്പോൾ ഞാൻ അതൊരിക്കലും അതിനെപ്പറ്റി ചിന്തിച്ചിരുന്നില്ല. അത് ശരിക്കും തിരുവെഴുത്ത് പ്രകാരമാകുന്നു. എന്നിട്ട് പറഞ്ഞു, നാം അതിനുശേഷം ഭൂമിയിലേക്ക് പോയി നമ്മുടെ ശരീരങ്ങളെ എടുത്തിട്ട് പിന്നെ നാം ഭക്ഷിക്കും. ഇവിടെ നാം ഭക്ഷിക്കുകയോ ഉറങ്ങുകയോ ചെയ്യുന്നില്ല. എന്നിട്ട് പറഞ്ഞു, നാം തിരികെ ഭൂമിയിലെത്തുമ്പോൾ നാം ഭക്ഷിക്കും. ഞാൻ ഓർത്തു, ദൈവമേ, ഇത് അത്ഭുതകരമായിരിക്കുന്നില്ലേ? ഓ ദൈവമേ, ഞാൻ ഇതിനെ ഭയപ്പെട്ടിരുന്നു. എന്തുകൊണ്ട് ഞാൻ ഇവിടെ വരുന്നതിന് മരണത്തെ ഭയപ്പെട്ടിരുന്നു? ശരി, ഇത് പരിപൂർണതയുടെ അധികം പരിപൂർണതയാകുന്നു. ഓ, ഇത് അത്ഭുതകരമായിരിക്കുന്നു. നോക്കൂ, നാം ബലിപീഠത്തിന് നേരെ താഴെയായിരുന്നു. അതെ, അതായിരുന്നു ഇത്. നോക്കൂ, ബലിപീഠത്തിന് നേരെ അടിയിലായി അവന്റെ വരവിനായി കാത്തിരിക്കുകയും അവൻ നിദ്രയിലായിരിക്കുന്നവരെയും അവരുടെ പൊടിയിലായിരിക്കുന്ന ശരീരങ്ങളെ എടുത്ത് വീണ്ടും നമ്മെ ഉയർപ്പിക്കുന്നതിനാകുന്നു. എന്നിട്ട് നമ്മുടെ അടുക്കൽ വന്ന് നമ്മയും ഉയർപ്പിക്കുന്നതിനാകുന്നു. അത് യേശു പർദീസയിൽ കൂടി കടന്നുവന്ന് അബ്രഹാമിനെയും ഇസഹാക്കിനെയും ബാക്കിയുള്ളവരെ എല്ലാം ഉയർപ്പിച്ചു കൊണ്ടുവന്നതുപോലെയാകുന്നു. അവർ ആദ്യത്തെ പുനരുദ്ധാനത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അവർ നഗരത്തിൽ പ്രവേശിച്ച് അനേകർക്ക് പ്രത്യക്ഷരായി. ഇത് പരിപൂർണമായും തിരുവെഴുത്താകുന്നു. ആ ദർശനം അതായിരുന്നു, അല്ലെങ്കിൽ അതെന്തായിരുന്നാലും അത് പരിപൂർണമായും തിരുവെഴുത്തിനനുസരിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു, ശരി, ഇത് അത്ഭുതകരമായിരിക്കുന്നില്ലേ? അതിനുശേഷം ഞാൻ ഓർത്തു, അത്ഭുതകരമായിരിക്കുന്നില്ലേ? അപ്പോൾ ഒരു കുതിര ശബ്ദം വെക്കുന്നത് പോലെ എന്തോ എന്ന് ഞാൻ കേട്ടു. ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ ഞാൻ സവാരി ചെയ്യാറുള്ള പ്രിൻസ് എന്ന എന്റെ കുതിര അവിടെ നിൽക്കുകയും അവനെക്കുറിച്ച് ഞാൻ വളരെയധികം വിചാരിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ ഇത് അവൻ എന്റെ അടുക്കലായി അവന്റെ തല എന്റെ തോളത്തായി വെച്ചുകൊണ്ട് എന്നെ തഴുകിക്കൊണ്ട് നിൽക്കുന്നു. ഞാൻ അവന് പഞ്ചസാര കൊടുക്കാറുള്ളതുപോലെ അപ്പോൾ അവൻ ഇപ്രകാരം ചെയ്തിരുന്നു. ഞാൻ എന്റെ കൈകൾ അവന് ചുറ്റുമായിട്ടു. ഞാൻ പറഞ്ഞു, പ്രിൻസ്, നീ ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ എന്റെ കൈയിൽ ആരോ നക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അതെന്റെ പഴയ കറുത്ത നായായിരുന്നു. ശ്രീമാൻ ഷോട്ട് അവന് വിഷം കൊടുത്തു കൊന്നപ്പോൾ ഞാൻ ശ്രീമാൻ ഷോട്ടിനെ അതിനുവേണ്ടി കൊല്ലുമെന്ന് സത്യം ചെയ്തിരുന്നു. എനിക്ക് ഏകദേശം 16 വയസ്സ് പ്രായമായിരുന്നു. അവന് നായയുടെ ചെറിയ കൂണ് കൊടുത്തിട്ട് അതിൽ വിഷം ചേർത്തിരുന്നു. എന്റെ പിതാവ് എന്നെ ഒരു തോക്കുമായി അയാളെ വെടിവെക്കാൻ പോകുമ്പോൾ നേരെ പോലീസ് സ്റ്റേഷനിൽ എന്നെ പിടികൂടി. ഞാൻ പറഞ്ഞു, ഞാൻ അയാളെ കൊല്ലും. എന്റെ നായയെ കുഴിച്ചിട്ട സ്ഥലത്തേക്ക് ഞാൻ പോയി. ഞാൻ അവനോട് പറഞ്ഞു, ഫ്രിറ്റ്സ്, നീ എനിക്കൊരു കൂട്ടുകാരനെ പോലെയായിരുന്നു. നീ എന്നെ ഉടുപ്പിക്കുകയും സ്കൂളിൽ കൊണ്ടുപോകുകയും ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞു, നിനക്ക് പ്രായമാകുമ്പോൾ ഞാൻ നിന്നെ പരിപാലനം ചെയ്യാൻ പോകുകയായിരുന്നു. ഇപ്പോൾ അവർ നിന്നെ കൊന്നുകളഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഫ്രിറ്റ്സ്, ഞാൻ നിന്നോട് വാഗ്ദത്തം ചെയ്യുന്നു, അയാൾ ജീവിച്ചിരിക്കയില്ല. ഞാൻ പറഞ്ഞു, അയാൾ ജീവിച്ചിരിക്കയില്ല എന്ന് ഞാൻ നിനക്ക് വാഗ്ദത്തം ചെയ്യുന്നു. എപ്പോഴെങ്കിലും അയാൾ തെരുവിൽ കൂടെ നടക്കുമ്പോൾ ഞാൻ അയാളെ പിടിച്ച് നേരെ അവന്റെ മേൽ വണ്ടി കയറ്റും. നോക്കൂ. എന്നിട്ട് പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ അയാളെ പിടികൂടും. എന്നാൽ നിങ്ങൾക്കറിയാമോ എന്താണ് സംഭവിച്ചത്? ഞാൻ അദ്ദേഹത്തെ ക്രിസ്തുവിലേക്ക് നയിച്ചു. യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി. അദ്ദേഹം മരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തെ അടക്കി. അതെ ശ്രീമാൻ, അതിന് ഏകദേശം 2 വർഷങ്ങൾക്ക് ശേഷം ഞാൻ മാനസാന്തരപ്പെട്ടു. അപ്പോൾ കാര്യങ്ങളെല്ലാം വ്യത്യസ്തമാക്കുന്നത് ഞാൻ കണ്ടു. അദ്ദേഹത്തെ വെറുക്കുന്നതിന് പകരം ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചു. അതുകൊണ്ട് അതിനുശേഷം ഫ്രിറ്റ്സ് അവിടെ തന്നെ നിന്നുകൊണ്ട് എന്റെ കൈകളിൽ നക്കിക്കൊണ്ടിരുന്നു. ഞാൻ നോക്കി, എനിക്ക് കരയാൻ കഴിഞ്ഞില്ല, ആർക്കും കരയാൻ കഴിഞ്ഞില്ല. അവിടെ എല്ലാം ആനന്ദമായിരുന്നു. നിങ്ങൾക്ക് സങ്കടപ്പെടാൻ കഴിയില്ല, കാരണം അവിടെ എല്ലാം സന്തോഷമാകുന്നു. നിങ്ങൾക്ക് മരിക്കാൻ കഴിയില്ലായിരുന്നു, കാരണം അവിടെ മുഴുവനും ജീവനായിരുന്നു. നോക്കൂ, നോക്കൂ, നിങ്ങൾക്ക് വൃദ്ധനാകാൻ കഴിയില്ല, കാരണം അവിടെ എല്ലാം യൗവനമായിരുന്നു. അതത്രയും സമ്പൂർണമായിരുന്നു. ഞാൻ ഓർത്തു, ഇത് അത്ഭുതകരമായിരിക്കുന്നില്ലേ? അവിടെ ദശലക്ഷക്കണക്കിന് ആളുകൾ. ഓ ദൈവമേ, ഞാൻ നേരെ എന്റെ ഭവനത്തിലായിരുന്നു. നോക്കൂ, അത് കഴിഞ്ഞ ഉടനെ ഞാനൊരു ശബ്ദം കേട്ടു. അതെന്നോട് ഉച്ചത്തിൽ പറഞ്ഞു, നീ സ്നേഹിച്ചിട്ടുള്ളതെല്ലാം എന്റെ വേലയ്ക്കുള്ള പ്രതിഫലമാകുന്നു, എനിക്ക് യാതൊരു പ്രതിഫലത്തിന്റെയും ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, നീ സ്നേഹിച്ചിട്ടുള്ളതെല്ലാം അതുപോലെ നിന്നെ സ്നേഹിച്ചതെല്ലാം ദൈവം നിനക്കായി നൽകിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു, കർത്താവിന് സ്തുതിയായിരിക്കട്ടെ. എനിക്ക് വിചിത്രമായി തോന്നി. എന്താണ് കാര്യമെന്ന് ഞാൻ ഓർത്തു. എനിക്ക് വിചിത്രമായി തോന്നി. ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ കിടക്കയിൽ എന്റെ ശരീരം അനങ്ങുന്നതായി അറിഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, ഓ, എനിക്ക് തിരികെ പോകാൻ ആഗ്രഹമില്ല, തീർച്ചയായും എന്നെ പോകാൻ അനുവദിക്കരുതേ. എന്നാൽ സുവിശേഷം പ്രസംഗിക്കേണ്ടത് ആവശ്യമാകുന്നു. ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ ഞാൻ തിരികെ വീണ്ടും നോക്കൂ. ഇപ്രകാരം കിടക്കയിലായിരുന്നു. ഇതിന് രണ്ടു മാസം തന്നെ കഴിഞ്ഞിട്ടില്ല. നിങ്ങളിത് വ്യവസായ മനുഷ്യരുടെ ശബ്ദം എന്ന മാസികയിൽ കേൾക്കുകയും അതിനെക്കുറിച്ച് വായിച്ചറിയുകയും ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. നോക്കൂ, ഇത് ലോകം മുഴുവൻ എല്ലായിടത്തുമായി പോയി. സഹോദരൻ നോർമൻ ഇന്ന് രാത്രിയിൽ ഇവിടെ എവിടെയുണ്ടെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം അത് പരിഭാഷപ്പെടുത്തി ലേഖകളായി എല്ലായിടത്തും അയച്ചിരുന്നു. അതെല്ലായിടത്തും പോയി. വളരെയധികം ദൈവവേലക്കാർ കത്തെഴുതുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, അവയിലൊന്ന് ഞാൻ ഇന്നിവിടെ എല്ലാവരോടുമായി പറയാം. തീർച്ചയായും നൂറുകണക്കിന് ആളുകൾ കത്തെഴുതിയിരുന്നു. അതിലൊന്ന് ഇപ്രകാരം എഴുതിയിരുന്നു, സഹോദരൻ ബ്രഹാം, നിങ്ങളുടെ ദർശനം വ്യവസായ മനുഷ്യരുടെ ശബ്ദം എന്ന മാസികയിൽ വായിച്ചു. ഞാൻ ടോമി നിക്കൽസിനെ വിലമതിക്കുന്നു. അദ്ദേഹം ക്രിസ്തീയ വ്യവസായക്കാരായ മനുഷ്യരുടെ മാസികയോടൊപ്പം ഇപ്പോൾ ഇല്ലെങ്കിൽ തന്നെയും, എന്തുകൊണ്ടാണ് അദ്ദേഹം ഇല്ലാത്തതെന്ന് എനിക്കറിയില്ല. എന്നാൽ അദ്ദേഹം അത് നേരെ ആ മാസികയിൽ ഇട്ടിരുന്നു. അവിടെ ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങളാകുന്നു. നേരെ തൃതീയക്കാരായ അവരുടെ മാസികയിൽ അദ്ദേഹം അതിട്ടുകൊണ്ട് പറഞ്ഞു, പൌലോസ് യേശുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുകയും അതുപോലെ തന്നെ ചെയ്യാൻ ജനങ്ങളോട് ആജ്ഞാപിക്കുകയും ചെയ്തു. ഞാനും അതേ കാര്യം തന്നെ ചെയ്തിരിക്കുന്നു. നോക്കൂ, അദ്ദേഹം അത് ഞാൻ പറഞ്ഞിരുന്നതുപോലെ തന്നെ അതിലിടുകയുണ്ടായി. അതുകൊണ്ട് ഞാൻ ഓർത്തു, ദൈവമേ. അങ്ങനെ ഈ ദൈവവേലക്കാരൻ എനിക്ക് എഴുതിക്കൊണ്ട് പറഞ്ഞു, സഹോദരൻ ബ്രഹാം, നിങ്ങളുടെ ദർശനം അതൊരു ദർശനമായിരിക്കാൻ കഴിഞ്ഞേക്കാം. ഇപ്പോൾ അതൊരു രൂപാന്തരണമായിരുന്നുവെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒന്നാം സ്വർഗം വരെ എടുക്കപ്പെട്ട് അത് കണ്ടിരിക്കുന്നുവെങ്കിൽ പൌലോസ് മൂന്നാം സ്വർഗം വരെ എടുക്കപ്പെട്ടതിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? എന്തായിരുന്നു അത്? അതിനെക്കുറിച്ച് പറയുവാൻ പോലും കഴിയില്ലെന്ന് അവൻ പറഞ്ഞു. അവൻ എടുക്കപ്പെടുകയുണ്ടായി. അത് എടുക്കപ്പെടലായിരുന്നോ? എനിക്കറിയില്ല. എനിക്കത് പറയാൻ കഴിയില്ല. എനിക്ക് നിങ്ങളോടത് പറയാൻ കഴിയില്ല. എന്നാൽ ഈ ദൈവവേലക്കാരൻ പറഞ്ഞു, സഹോദരൻ ബ്രഹാം, നിങ്ങളുടെ ദർശനം ശരിക്കും കേൾവിക്ക് തിരുവെഴുത്തിനനുസരിച്ചും വളരെ ശരിയുമായിരുന്നു. നിങ്ങളവിടെ ഒരു കുതിര ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് വരെ. എന്നിട്ട് പറഞ്ഞു, സ്വർഗത്തിൽ ഒരു കുതിരയോ? ഇപ്പോൾ ആ വൈദിക മനുഷ്യന്റെ മനസ്സും ബുദ്ധിയും നോക്കുക. നോക്കൂ, അദ്ദേഹം പറഞ്ഞു, സ്വർഗം മനുഷ്യർക്ക് വേണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്, കുതിരകൾക്ക് വേണ്ടിയല്ല. ശരി, ഞാൻ ഇരിക്കുകയായിരുന്നു. എന്റെ മകനായ ബില്ലി ഏകദേശം 4-5 മാസം മുമ്പ് ഈ കത്ത് എന്റെ പഴയ പള്ളിയിലുണ്ടായിരുന്ന കാലിയാലയത്തിൽ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, എന്റെ വിലയേറിയ സഹോദര, ഞാൻ നിങ്ങളുടെ വിവേകത്തിലും എന്നാൽ നിങ്ങളുടെ തിരുവെഴുത്തുള്ള പരിജ്ഞാനത്തിലും അത്ഭുതപ്പെടുന്നു. ഞാൻ സ്വർഗത്തിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അത് പറതീസമാതിരി ഒരു സ്ഥലമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാരണം ക്രിസ്തു അപ്പോഴും അതിനു മേലെയായിരുന്നു. നോക്കൂ, എന്നാൽ ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് സംതൃപ്തി വരുത്തുമെങ്കിൽ നിങ്ങൾ വെളിപാട് 19 തിരിക്കുക. അവിടെ സ്വർഗാതി സ്വർഗത്തിൽ നിന്നും യേശു വരുമ്പോൾ അവനൊരു വെള്ളക്കുതിരയിലാണ് സവാരി ചെയ്തിരുന്നത്. കൂടാതെ അവനോടൊപ്പം ഉണ്ടായിരുന്ന വിശുദ്ധന്മാരും കുതിരമേൽ സവാരി ചെയ്തിരുന്നു. ശരിയാണ്, പരിപൂർണമായും അതേ വാസ്തവമായി. ആ സ്ഥലത്ത് തന്നെ കുറച്ച് മേലെയായി കഴുകനെ പോലെ ഒരു ജീവിയും കാളെ പോലെ ഒരു ജീവിയും കാണപ്പെട്ടിരുന്നു. ശരി, ഏലിയാവിനെ കൊണ്ടുപോകാൻ കുതിരകൾ എവിടെ നിന്നാണ് വന്നിരുന്നത്? നോക്കൂ, മനുഷ്യ മനസ്സ് എന്തെങ്കിലും കാരണം കണ്ടുപിടിക്കാൻ മാത്രം ആഗ്രഹിക്കുകയാണെന്ന് ഈ കാര്യം കാണിക്കുന്നു. അത് ശരിയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, എന്നാൽ ഞാൻ ഈ വിലയേറിയ ഭക്തിയേറിയ സഹോദരനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. യോഹന്നാൻ ഇത് സമാപിക്കുന്നതിന് മുമ്പ് അത് കടത്തിവിടാൻ പറ്റിയ ഒരു നല്ല സ്ഥലമാണിതെന്ന് ഞാൻ വിചാരിക്കുകയുണ്ടായി. നോക്കൂ, യോഹന്നാൻ അവിടേക്ക് നോക്കിയപ്പോൾ അത് അവന്റെ സഹോദരന്മാരായിരുന്നു. നോക്കൂ, അല്പകാലം കൂടി സഹിക്കേണ്ട അവന്റെ സഹോദരന്മാരായിരുന്നു. അതിനുശേഷം നോക്കൂ, ദൈവമായ കർത്താവ് എന്റെ സഹോദരന്മാരെയും കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെല്ലാം എനിക്ക് കാണുന്നതിനുള്ള അനുമതി നൽകി. ശ്രദ്ധിക്കുക, അവർ ബലിപീഠത്തിന് കീഴിലായിരുന്നില്ല. എന്റെ ജനങ്ങൾ അവിടെയായിരുന്നില്ല. എന്നാൽ ഈ ജനങ്ങൾ അവിടെയായിരുന്നു. അവർ രക്തസാക്ഷികളായിരുന്നു. നോക്കൂ, എന്റെ ജനങ്ങൾ രക്തസാക്ഷികളുടെ ബലിപീഠത്തിന് കീഴിലായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ വാസ്തവമായും ശ്രദ്ധിച്ചു കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്ത 10 മിനിറ്റിനുള്ളിൽ ഞാനിത് സമാപിപ്പിക്കുന്നതാണ്. സത്യമായും 10 മണിയോടുകൂടി എനിക്കിത് പകുതി വെച്ച് നിർത്തി നാളെ പറയേണ്ടി വന്നാലും അങ്ങനെ ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, കർത്താവ് എനിക്ക് കാണിച്ചു തന്ന അവന്റെ ഈ മണവാട്ടിയിലുള്ളവർ രക്തസാക്ഷികളുടെ സമൂഹത്തിനടിയിൽ ആയിരുന്നില്ല. അല്ല, രക്തസാക്ഷികളുടെ ബലിപീഠത്തിന് കീഴിലായിരുന്നില്ല. എന്നാൽ ജീവനുള്ള വചനത്തിന്റെ ക്ഷമയുടെ കൃപ സ്വീകരിക്കുന്നതിൽ കൂടെ അവർ വെള്ളനിലയെങ്കിൽ ലഭിച്ചിരുന്നു. ക്രിസ്തു അവർക്കൊരു വെള്ളനിലയെങ്കിൽ നൽകി. ഞാൻ ഇപ്രകാരം ഇത് വിചാരിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഇപ്രകാരം ഇത് വിചാരിക്കുന്നു എന്ന് പറയുന്നതാണ് ശരി. അതായത് അഞ്ചാം മുദ്ര തുറക്കുന്നതിൽ കൂടെ അത് നമുക്കായി തുറന്നിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ചെയ്തിരിക്കുന്നത് ശുദ്ധ മനസ്സാക്ഷിയാലും ദൈവമുമ്പാകെ വ്യക്തമായ വെളിപ്പാടോടും കൂടിയാകുന്നു. അത് വെറുതെ പറയുന്നതിനായി ശ്രമിച്ചുകൊണ്ടല്ല, കാരണം ഞാൻ എല്ലായ്പ്പോഴും സഭാ സമുദായങ്ങളോട് എതിരായിരിക്കുകയും ഒരിക്കലും അവരോടുകൂടെ ഉൾപ്പെട്ടിരുന്നവനുമല്ല എന്ന കാര്യം ചിന്തിച്ചുകൊള്ളുക. എന്നാൽ അത് എനിക്കിപ്പോൾ തുറന്നു തന്നിരിക്കുന്നു.
And I do think another thing, by the opening of this fifth seal in this day,
ഞാൻ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കുന്നു. അഞ്ചാം മുദ്ര തുറക്കുന്നതിൽ കൂടെ ഈ ദിവസം ഇവിടെ തന്നെയുള്ള ഒരു ഉപദേശമായ ആത്മാവിന്റെ നിദ്ര എന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്നതും നേരെയാക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ആത്മാക്കളുടെ നിദ്രയിൽ വിശ്വസിക്കുന്നതായ ജനങ്ങൾ ഇവിടെയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് ആ കാര്യത്തെ തെറ്റാണെന്ന് തെളിയിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ ഉറങ്ങിയല്ല, അവർ ജീവിക്കുകയാണ്. അവരുടെ ശരീരങ്ങൾ നിദ്രകൊള്ളുകയാണ്, എന്നാൽ അവരുടെ ആത്മാക്കൾ ശവക്കല്ലറയിലായിരിക്കുന്നില്ല. അവർ ദൈവത്തിന്റെ സന്നിധിയിലാകുന്നു. നോക്കൂ, വേദിക്ക് താഴെയിട്ടാകുന്നു. ഇവിടെയാണ് ഞാൻ ഒരു വിലയേറിയ സഹോദരനും ഒരു ഉപദേശകവുമായിട്ട് വിയോജിക്കുന്നത്. എനിക്കറിയാം അദ്ദേഹത്തിന്റെ ചില ആളുകൾ ഇപ്പോൾ ഇവിടെ സന്നിഹിതരാണെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നു. ഇതൊരു മഹാനായ ഉപദേശകമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അദ്ദേഹം ഒരു ഡോക്ടറും വേദശാസ്ത്രത്തിൽ ബിരുദം പ്രാപിച്ചവനുമാകുന്നു. കൂടാതെ ഒരു PhD അദ്ദേഹം വാസ്തവമായും ഒരു നല്ല മനുഷ്യൻ കൂടിയാകുന്നു. അദ്ദേഹം ഈ സമയത്ത് പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം ഒരു നല്ല മനുഷ്യനും ഒരു നല്ല എഴുത്തുകാരനുമാണ്. അത് ദാനിയേലും വെളിപാടുകളും എന്ന പുസ്തകത്തിന്റെ എഴുത്തുകാരനായ സഹോദരൻ യൂറിയ സ്മിത്ത് ആകുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളെ പിന്തുടരുന്ന ജനങ്ങളായ നിങ്ങളോട് പറയുകയാണ്, നോക്കൂ, ദാർഷ്ട്യത്തോടെ ഞാനിത് പറയുകയല്ല, എന്നാൽ നോക്കൂ, സഹോദരൻ സ്മിത്ത് ആത്മാക്കളുടെ നിദ്രയെ പിന്താങ്ങാൻ ശ്രമിക്കുകയും അതിനെ പിന്താങ്ങിക്കൊണ്ട് അദ്ദേഹം ഇപ്രകാരം സൂചിപ്പിച്ചിരുന്നു. അതായത് ആത്മാവ് നിദ്രയിലാണ്, സ്വർഗത്തിൽ ബലിപീഠം എന്നൊരു കാര്യമില്ല. അതായത് സ്വർഗത്തിൽ ഉണ്ടെന്ന് പറയപ്പെട്ടിട്ടുള്ള ഏക ബലിപീഠമായി അദ്ദേഹം വിശ്വസിക്കുന്നത് ധൂപവർഗത്തിന്റെ ബലിപീഠമാകുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ജനങ്ങളോട്, എന്റെ ആ സഹോദരനോടും വിയോജിച്ചുകൊണ്ട് ഞാൻ പറയുകയല്ല, എന്നാൽ മറുവശത്ത് അദ്ദേഹവുമായി കണ്ടുമുട്ടാൻ ഞാൻ ആശിക്കുന്നു. നോക്കൂ, ആ മഹാനായ ഉപദേഷ്ടാവോട് വിയോജിക്കുകയല്ല, എന്നാൽ ഇത് അതിനെ ഖണ്ഡിച്ചു കളയുന്നു എന്ന് കാണിക്കുക മാത്രമാകുന്നു. നോക്കൂ, ഇതതിനെ തെറ്റായി തെളിയിക്കുന്നു. ഈ അന്ത്യകാലത്ത് മുദ്രകളുടെ തുറക്കൽ ആത്മാവിന്റെ ഉറക്കത്തെ അതിന്റെ വഴിയിൽ നിന്നും ദൂരത്തായി എടുത്തു മാറ്റിക്കളയുന്നു. നോക്കൂ, അവർ ജീവിക്കുന്നു, അവർ മരിച്ചവരല്ല. നോക്കൂ,
Now, if there's no altar of sacrifice in heaven, where is
ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഇപ്പോൾ സ്വർഗത്തിൽ യാഗപീഠത്തിന്റെ ബലിപീഠമില്ലെങ്കിൽ പിന്നെ പാപത്തിന്റെ ബലിയായ കുഞ്ഞാട് കിടക്കുന്നത് എവിടെയാണ്? അറുക്കപ്പെട്ട രക്തം ചിന്തുന്ന കുഞ്ഞാട് കിടക്കുന്ന ഒരു സ്ഥലമുണ്ടായിരിക്കേണ്ടത് ആവശ്യമാകുന്നു. അവിടെയാണ് രക്തം കിടക്കുന്നത്. ഇപ്പോൾ ധൂപവർഗത്തിന്റെ പുക, അത് ധൂപവർഗത്തിന്റെ വസ്തുക്കൾ കത്തിക്കുന്നതാണ്. അതിനെക്കുറിച്ച് വേദപുസ്തകം അത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളാകുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ബലിപീഠത്തിൽ ബലിയില്ല എങ്കിൽ പിന്നെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാൻ കഴിയുകയില്ല. ബലിപീഠത്തിലുള്ള ബലിയുടെ രക്തത്താൽ മാത്രമാണ് പ്രാർത്ഥന ദൈവത്തിങ്കിലേക്ക് കടന്നുപോകാനിടയാകുന്നത്. സഹോദരൻ സ്മിത്ത് തെറ്റായിരുന്നു. നോക്കൂ, അദ്ദേഹത്തോട് വിയോജിക്കുകയല്ല, ഞാൻ സഹോദര സ്നേഹത്തോടുകൂടി എന്നെ സ്വയം വ്യക്തമാക്കിയിരിക്കുന്നു എന്ന് ഞാൻ കരുതുകയും അദ്ദേഹത്തിന്റെ മഹത്തായ പ്രവൃത്തികൾക്കായി അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ അദ്ദേഹം തെറ്റായിരുന്നു. അഞ്ചാം മുദ്ര അത് തുറന്നിരിക്കുന്നു. നോക്കുക, നിങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മറ്റ് പല കാര്യങ്ങളും തുറന്നിരിക്കുന്നു. നോക്കൂ, ഞാൻ എന്നോടുള്ള ചോദ്യങ്ങൾക്കായി കാത്തിരിക്കുകയാകുന്നു. ഇപ്പോൾ നിയമപ്പെട്ടകം എവിടെയാകുന്നു? പാപപരിഹാരത്തിനായി അറുക്കപ്പെട്ട രക്തം ചിന്തുന്ന മുറിവേറ്റ ഈ പ്രാർത്ഥനയുടെ ധൂപവർഗത്തിന് വേണ്ടിയുള്ളത് എവിടെയാകുന്നു? ശ്രദ്ധിക്കുക, വേദപുസ്തകം പറയുന്നു, കൂടാരമായ നമ്മുടെ ഭവനം അഴിഞ്ഞുപോയാലും നമുക്കായി ഒന്ന് കാത്തിരിക്കുന്നു. അവിടെയാണ് ഞാൻ ഈ വിശുദ്ധന്മാരെ കണ്ടിരുന്നത്. നോക്കൂ, ശ്രദ്ധിക്കുക, ഒരു കുട്ടി ജനിക്കുമ്പോൾ സഹോദരിമാർ വീണ്ടും ചെറുപ്പക്കാരികളായ സ്ത്രീകളുടെ മുമ്പിൽ ഞാൻ വിശദമായ ഈ രീതിയിൽ സംസാരിക്കുന്ന ശൈലി എന്നോട് ക്ഷമിക്കണം. എന്നാൽ നോക്കൂ, ഒരു അമ്മ ഗർഭം ധരിക്കുമ്പോൾ ആ കൊച്ചുകുഞ്ഞിന്റെ മാംസപേശികൾ ചാടുന്നതും അനങ്ങുന്നതും നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതൊരു സ്വാഭാവിക ശരീരമാകുന്നു. അത് പ്രകൃതിയാൽ ശരീരത്തിൽ നിർവഹിക്കുന്ന കാര്യമാകുന്നു. നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങളുടെ ഭാര്യയെ ഒരു കുഞ്ഞു ജനിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൾ എല്ലായ്പ്പോഴും അവസാനം വരെയും വാസ്തവമായും സൗമ്യതയും മാധുര്യമുള്ളവളായിരിക്കും. അവളുടെ ജീവിതത്തിൽ ഇതിനു മുമ്പ് അതുപോലെ അല്ലായിരുന്നെങ്കിൽ തന്നെയും അപ്പോൾ അവൾ ആയിരിക്കും. അങ്ങനെ നിങ്ങൾ ആ മാതാവിനെ അത്രയും പവിത്രതയോടും അനുഭൂതിയോടും കൂടിയുള്ള എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നാൽ ഏതെങ്കിലും ചില പാപികൾ ഒരു ഗർഭിണിയായ മാതാവിനെ തെരുവിൽ പരിഹസിച്ച് നിങ്ങൾ കണ്ടെന്നിരിക്കാം. അത് അപഹാസ്യകരമായ ഒരു കാര്യമാകുന്നു. അത് ജീവൻ ലോകത്തിലേക്ക് വരുന്നതാണ്. എന്നാൽ ആ മാതാവിന് ചുറ്റുമായി ഒരു മാധുര്യതയുള്ള അനുഭൂതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താകുന്നു അത്? അതൊരു ചെറിയ ആത്മീയ ശരീരം, ഒരു ആത്മീയ ജീവൻ. ആ കുഞ്ഞ് ശരീരത്തിലേക്ക് അത് ജനിച്ചാൽ ഉടനെ തന്നെ കടന്നു വരാൻ കാത്തിരിക്കുന്നതാണ്. അതിപ്പോൾ ഗർഭത്തിൽ ഉരുവായിട്ടുള്ളതേ ഉള്ളൂ. എന്നാൽ അത് ജനിക്കുമ്പോൾ അത് ജനിച്ചു കഴിഞ്ഞിരിക്കും. ആത്മീയ ദേഹം ശാരീരിക ദേഹവുമായി കൂട്ടിച്ചേർക്കപ്പെടും.
അങ്ങനെ വേദപുസ്തകം നമ്മെ നാം ഇപ്പോൾ ദൈവത്തിൽ നിന്നും ജനിക്കപ്പെട്ടവരാണെന്ന് പഠിപ്പിക്കുന്നു. നാം പരിശുദ്ധാത്മാവിനാൽ ജനിക്കപ്പെട്ടവരായിട്ടോ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഒരു ദൈവപുത്രൻ നമ്മുടെ ഉള്ളിൽ രൂപം പ്രാപിക്കുന്നു. അങ്ങനെ ഈ ഭൌമിക ദേഹം അഴിഞ്ഞുപോയാൽ ഈ ആത്മീയ ദേഹം ഭൂമിയുടെ മാർവിടത്തിൽ നിന്നും വന്ന മറ്റൊരു ശരീരം അതിനെ സ്വീകരിക്കുന്നതിനായി കാത്തിരിക്കുന്നു. ഈ ഭൌമിക ശരീരം വീണുപോയാൽ മറ്റൊരു ശരീരം അതിനെ സ്വീകരിക്കുന്നതിനായി കാത്തിരിക്കുന്നു. ഈ മർത്യ ശരീരം അമർത്യതയെ ധരിക്കും. ഈ ലൗകികത സ്വർഗീയമായത് ധരിക്കും. നോക്കൂ, ഇത് ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് കാണുന്നില്ലേ? ഒരു പാപമംഗലമായ ശാരീരിക ദേഹം അവിടെയുണ്ട്. എന്നാൽ നമുക്ക് പ്രവേശിക്കുന്നതിനായി അതുപോലെ മറ്റൊന്നും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ദൈവത്തോട് അത്രയും നന്ദിയുള്ളവനായിട്ടോ നിങ്ങളുടെ പാസ്റ്ററായും സഹോദരനായും എനിക്ക് പറയാൻ കഴിയും, ഞാൻ ആ ജനങ്ങളെ കണ്ടിരിക്കുന്നു. കൂടാതെ ആ ശരീരത്തിൽ എന്റെ കൈകളാൽ അവരെ തൊടുവാൻ അവൻ അത്രയും സഹായിച്ചു. അത് ശരിയാണ്. ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക, മോശയെയും ഏലിയാവിനെയും ശ്രദ്ധിക്കുക. മോശ മരിച്ചതിനു ശേഷം, ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിനു ശേഷം അവൻ ഇവിടെ രൂപാന്തരണത്തിന്റെ മലയിൽ സംസാരിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ കഴിയുന്ന ഇന്ദ്രിയങ്ങളോടുകൂടി യേശുവിനോട് അവന്റെ ക്രൂശീകരണത്തിന് മുമ്പായി സംസാരിച്ചിരുന്നു. ഇപ്പോൾ അത് ഏത് തരത്തിൽപ്പെട്ട ഒരു ശരീരമായിരുന്നു അവനുണ്ടായിരുന്നത്? ശാമുവലിനെ ശ്രദ്ധിക്കുക. അവൻ മരിച്ച് രണ്ടു വർഷങ്ങൾക്ക് ശേഷം അന്ന് രാത്രിയിൽ എന്തോരിലെ വെളിച്ചപ്പാടത്തി അവനെ ഗുഹയിൽ വിളിച്ചപ്പോൾ അവൻ ശൌലിനോട് അവന്റെ ഭാഷയിൽ സംസാരിക്കുകയും ശൌലിനെ കേൾക്കുകയും തിരികെ ഉത്തരം പറയുകയും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി അറിയിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴും അവന്റെ ആത്മാവിന് മാറ്റമുണ്ടായിരുന്നില്ല. അവനൊരു പ്രവാചകനായിരുന്നു. ഇപ്പോൾ ഏലിയാവിന്റെ ആത്മാവ് ഒരു മനുഷ്യന്റെ മേൽ വരുമ്പോൾ അത് അവനെ ഏലിയാവിനെ പോലെ പെരുമാറാനിടയാക്കും. അവൻ കാടുകളിലേക്ക് പോകും. അവൻ കാടുകളെ സ്നേഹിക്കും. അവൻ ദുർമാർഗികളായ സ്ത്രീകളെ വെറുക്കും. അവൻ സമുദായിക സഭാ സംഘടനകൾക്കെതിരായിരിക്കും. അവൻ ആരോടുകൂടെ ചേർന്ന് നിൽക്കുകയില്ല. അതുപോലെ അവന്റെ ആത്മാവായിരിക്കും. അത് ഓരോ സമയത്തും അത് വരുമ്പോഴായിരിക്കും. നോക്കൂ, മോശ അതേ വ്യക്തി തന്നെയായിരിക്കും. ഇപ്പോൾ വെളിപാട് 22:8 നാം അതേ കാര്യം കാണുന്നു. ഇപ്പോൾ ഇത് അവസാനിപ്പിച്ചുകൊണ്ടിരിക്കെ ഈ മുദ്രയുടെ പൊട്ടിക്കലിൽ കൂടെ ഈ ആത്മാക്കൾ, ഇത് ശ്രദ്ധിക്കുക, ബലിപീഠത്തിന് കീഴിലുള്ള ഈ ആത്മാക്കൾ, അവർ ക്രിസ്തുവിന്റെ മരണത്തിനും സഭ ആകാശങ്ങളിലേക്ക് എടുത്തുകൊള്ളപ്പെടുന്നതിനും ഇടയിലുള്ള കാലയളവിൽ ഐക്മാന്റെ കൂട്ടരും അതുപോലെയുള്ളവരും കൊന്നുകളഞ്ഞ യഥാർത്ഥ യഹൂദന്മാരായിരുന്നു എന്ന് നാം കാണുന്നു. അവരുടെ പേരുകൾ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു.
എന്റെ സഹോദര, നിങ്ങൾ തിരുവെഴുത്ത് പ്രകാരം ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് സംസാരിക്കാനും നിലവിളിക്കാനും പറയാനും കേൾക്കാനും കഴിയുന്ന എല്ലാ ഇന്ദ്രിയങ്ങളും ഉണ്ടായിരുന്നു. അവർ ശവക്കുഴിയിൽ ബോധമില്ലാതെ ഉറങ്ങുകയല്ലായിരുന്നു. അവർ ഉണർന്നു തന്നെ ഇരുന്നിട്ട് അവർക്ക് സംസാരിക്കാനും കേൾക്കാനും പറയാനും മറ്റെന്തിനും കഴിഞ്ഞിരുന്നു. അത് ശരിയാണ്. ഓ, ഞങ്ങളെ സഹായിക്കണമേ. 2 മിനിറ്റ് കൂടി. ആമേൻ. നിങ്ങളെ അരമണിക്കൂർ നേരം കൂടി ഇരുത്തിയതിൽ എന്നോട് ക്ഷമിക്കണം. ഇല്ല, എനിക്ക് കഴിയില്ല. ഞാനത് പറഞ്ഞുകൂടാ. നോക്കൂ, അത് ശരിയാണ്. നോക്കൂ, എന്നാൽ ശ്രദ്ധിക്കുക, എന്റെ ഏറ്റവും നല്ല ബോധ്യത്തിനനുസരിച്ച് ഏറ്റവും നന്നായ കാര്യം ഇതാകുന്നു. കൂടാതെ പ്രഭാത വെളിച്ചത്തിന് മുമ്പ് ഇന്ന് രാവിലെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച വെളിപാടിനനുസരിച്ച് ഇവിടെ ഇതാ 5-ാം മുദ്ര മറ്റ് 4 മുദ്രകളെ പോലെ തുറക്കപ്പെട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. അവന്റെ കൃപയാൽ, അവന്റെ കൃപയാൽ അവൻ എനിക്കത് നൽകി. അവന്റെ കൃപ എനിക്കും നിങ്ങൾക്കുമാകുന്നു. നാം അതിനുവേണ്ടി അവനോട് നന്ദിയുള്ളവരാകുന്നു.
അവന്റെ സഹായത്തോടുകൂടി ഞാൻ അവനോട് കൂടുതൽ അടുത്തായി ജീവിക്കാൻ ഉദ്ദേശിക്കുകയും അങ്ങനെ തന്നെ ചെയ്യുന്നതിനായി എല്ലാവരെയും ഉപദേശിച്ചും അതേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടും നിങ്ങളോടൊപ്പം അവനെ മഹത്വത്തിൽ കണ്ടുമുട്ടുന്നതുവരെ ജീവിക്കാനും ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിരിക്കും. ഇതിനുവേണ്ടി ഞാൻ അവനെ സ്നേഹിക്കുകയും ഇതെന്റെ ഏറ്റവും നല്ല അറിവിൽ നിന്നുള്ള കാര്യങ്ങളുമാകുന്നു. കൂടാതെ ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും മുദ്രകളുടെ സത്യമായ വെളിപാടുകൾ ഇപ്പോൾ നമുക്കായി തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ എന്റെ പൂർണ്ണ ഹൃദയത്തോടെ സത്യമായി വിശ്വസിക്കുന്നു. ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ എന്നെ മുൻ സ്നേഹിച്ചതിനാലാകുന്നു. അവൻ എന്റെ രക്ഷയെ കാൽവരിയിലെ കുരിശുമരത്തിൽ വിലയ്ക്ക് വാങ്ങി. ഇപ്പോൾ ശാന്തരായി ഭക്തി ആദരവോടെ ദൈവം മുമ്പാകെ നിൽക്കാം. നമുക്ക് ഈ മുദ്ര തുറന്നുവെന്ന് നാം ഇത് കാണുമ്പോൾ ദൈവം തന്റെ സ്വന്തം വാത്സല്യമേറിയ കുഞ്ഞുങ്ങളുടെ കണ്ണുകൾ അന്ധരാക്കിയിട്ട് അവരെ അയച്ചു കളഞ്ഞു. കാരണം അവന്റെ സ്വന്തമായ ദൈവനീതി പാപത്തിന്റെ ന്യായവിധിക്കായി നീതി ആവശ്യപ്പെട്ടിരുന്നു. അതൊന്ന് ചിന്തിച്ചു നോക്കുക. അവന്റെ നീതിക്ക് അവന്റെ വിശുദ്ധി നീതിയെ ആവശ്യപ്പെട്ടിരുന്നു. നിയമം ശിക്ഷ കൂടാതെ ഒരു നിയമമല്ല. അവന്റെ സ്വന്തം നിയമങ്ങൾ അവനെ തന്നെ അത് ലംഘിക്കുവാനും അപ്പോഴും അവൻ ദൈവമായിരിക്കുവാനും അനുവദിക്കുന്നില്ല. ആ കാരണത്താൽ ദൈവം മനുഷ്യനായി തീർന്നു. അതിന് പകരമായിട്ട് ഒരു പുത്രനെയോ ഒരു സാധാരണ പുത്രനെയോ അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും അവൻ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ദൈവം തന്നെ, യേശു തന്നെ പുത്രനും ദൈവവും രണ്ടുമായിട്ട്, അതുമാത്രമായിരുന്നു അവന് ന്യായപരമായി ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. ദൈവത്തിന് അതിന്റെ പിഴ തന്റെ മേൽ തന്നെ എടുക്കേണ്ടി വന്നു. അത് മറ്റേതെങ്കിലും വ്യക്തിയുടെ മേൽ ഇടുന്നത് നീതിപരമായ കാര്യമായിരിക്കില്ല. അതുകൊണ്ട് യേശു ക്രിസ്തു എന്ന വ്യക്തി, ജഡത്തിൽ വെളിപ്പെട്ട ഇമ്മാനുവേൽ, ആ ദൈവം തന്നെയായിരുന്നു. അങ്ങനെ അത് ചെയ്യുന്നതിനും ഒരു മണവാട്ടി എടുക്കുന്നതിനും ഒരു കൂട്ടം നഷ്ടപ്പെട്ടുപോയ പ്രജാതികളായ മനുഷ്യരെ അവരെ രക്ഷിക്കുന്നതിനും വേണ്ടി അവന് സ്വന്തം മക്കളുടെ കണ്ണുകൾ അന്ധരാക്കേണ്ടി വന്നു. അതിനുശേഷം അത് നിരസിച്ചു കളഞ്ഞതിന് അവരെ ജഡത്തിൽ ശിക്ഷിക്കുകയും ചെയ്തു. എന്നാൽ അവന്റെ കൃപ അവർക്ക് വെള്ള നിലയങ്കി നൽകി. പക്ഷെങ്കിൽ അവരുടെ ജീവൻ എന്ത് സംഭവിച്ചു എന്ന് നോക്കൂ. നമുക്കൊരു അവസരം കിട്ടുന്നതിനു വേണ്ടി അവനത് ചെയ്യേണ്ടതായി വന്നു. ആ അവസരം ഈ സ്നേഹത്തിൽ നമുക്ക് എങ്ങനെ നിരസിച്ചു കളയാൻ കഴിയും? ഇന്ന് രാത്രിയിൽ ഈ കെട്ടിടത്തിൽ ദൈവത്തിന് അത്രയും വലിയ വില കൊടുക്കേണ്ടി വന്നതായ ആ അവസരത്തെ തള്ളിക്കളഞ്ഞവരായി ചെറുപ്പക്കാരോ വൃദ്ധരോ ആയിട്ട് ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആ വാഗ്ദാനം നിങ്ങൾ സ്വീകരിക്കുമോ? നമുക്കറിയാവുന്നിടത്തോളം ഒരു രക്തസാക്ഷിയായിരിക്കാതെ നിങ്ങളതായിരിക്കാം എന്നിരിക്കലും നിങ്ങൾക്കതിന്റെ ആവശ്യമുണ്ടായിരിക്കില്ല. എന്നാൽ ഒരു വെള്ള നിലയെങ്കിൽ നിങ്ങൾക്കായി നൽകപ്പെടുന്നതായിരിക്കും. ഇപ്പോൾ ദൈവം നിങ്ങളുടെ ഹൃദയത്തിന് മേൽ മുട്ടുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇത് സ്വീകരിക്കുന്നില്ല? ഇപ്പോൾ നമ്മളുടെ തലകളെ വണങ്ങാം. അതാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ വ്യക്തികളോ ഇവിടെയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ചിന്തിയ ദൈവത്തിന്റെ രക്തത്തിലുള്ള നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതൊരു മർത്യ മനുഷ്യനും സഹിക്കാവുന്നതിനും അപ്പുറത്ത് അവനത് സഹിച്ചിരുന്നു. ഇതുപോലെ കഷ്ടം സഹിച്ച് മറ്റ് യാതൊരു മനുഷ്യനും ഉണ്ടായിരിക്കാൻ കഴിയുകയില്ല. അതത്രയുമായിട്ട് അവന്റെ തന്റെ വ്യഥ അവന്റെ രക്തത്തിൽ നിന്ന് അവന്റെ വെള്ളത്തെ അവന്റെ രക്തധമനിയിൽ വേർപെടുത്തി കളഞ്ഞു. അവൻ കാൽവരിയിലേക്ക് പോകുന്നതിനു മുമ്പ് അത്രയും ദുഃഖത്തോടും വേദനയോടും തകർന്ന ഹൃദയത്തോടും അവന് കടന്നു പോകേണ്ടിയിരുന്നത് എന്താണോ, അതുമായിട്ട് അവന്റെ ശരീരത്തിൽ നിന്നും രക്തത്തുള്ളികൾ ഇറ്റിറ്റ് വീണുകൊണ്ടിരുന്നു. എന്നാൽ അവനത് നിരസിച്ചു കളയാമായിരുന്നു. എന്നാൽ എനിക്കും നിനക്കും വേണ്ടി അവനത് സ്വമനസാലെ അത് സ്വീകരിച്ചു. അത്രയും അതുല്യമായ സ്നേഹത്തെ നിനക്ക് നിരസിക്കാൻ കഴിയുമോ? അങ്ങനെ ഏഴ് മുദ്രകളെ തുറക്കുന്നതിൽ കൂടി നീ എന്താണ് ചെയ്തതെന്നും ദൈവം നിനക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നതെന്നും നീ കണ്ടിരിക്കുന്നു. നീ നിന്റെ ജീവൻ അവന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ നീ ഇപ്പോൾ ആയിരിക്കുന്ന എതിർ ക്രിസ്തുവിന്റെ കയ്യിൽ നിന്നും നിന്നെ തട്ടിപ്പറിച്ചവൻ എടുക്കുകയില്ലേ? നിങ്ങൾ അവന്റെ വാഗ്ദാനം സ്വീകരിക്കുമെങ്കിൽ നിങ്ങളുടെ കൈകൾ അവങ്കിലേക്ക് ഉയർത്തിക്കൊണ്ട് പറയുമോ, ദൈവമേ, ഇങ്ങനെ ചെയ്യുന്നതിൽ കൂടി ഞാൻ ഇതറിയിക്കുന്നു, ഞാൻ ആ കൃപയുടെ വാഗ്ദാനത്തെ സ്വീകരിക്കുന്നു. കൂടാതെ സഹോദരൻ ബ്രണഹാം, ഞാൻ എന്നേക്കും അവരോട് വിശ്വസ്തനായിരിക്കുന്നതിന് ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കായി താൽപര്യപ്പെടുന്നു. നിങ്ങളുടെ കൈകളെ ഉയർത്തുക, ഞാൻ പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഇത് അർത്ഥമാക്കുക, നിങ്ങൾക്കിത് അർത്ഥമാക്കാതെ അത് ചെയ്യരുത്. നിങ്ങൾ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നു കൊണ്ട് അത് സ്വീകരിക്കുക. കാരണം ഓർക്കുക, നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് പറയാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കരങ്ങൾ ഉയർത്താൻ കഴിയുകയില്ല. അത് ദൈവത്തിനല്ലാതെ മറ്റാർക്കും ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് തിരുവെഴുത്തുകൾ അത്രയും പരിപൂർണമായി തുറക്കപ്പെട്ടത് നിങ്ങൾ കാണുമ്പോൾ, നിങ്ങൾ കഴിഞ്ഞുപോയ സഭാകാലങ്ങളിൽ കൂടെ അവസാനത്തെ കുറച്ച് വർഷങ്ങളിൽ 20 അല്ലെങ്കിൽ 30 വർഷങ്ങളിൽ എന്താണ് നടന്നുകൊണ്ടിരുന്നതെന്ന് നിങ്ങൾ കാണുന്നു. നിങ്ങളത് പൂർണ്ണമായി ന്യായീകരിക്കപ്പെട്ട് കണ്ടിരിക്കുന്നു. എന്താണ് കൃത്യമായും സംഭവിച്ചതെന്നും കൃത്യമായും സംഭവിക്കാൻ പോകുന്നതെന്നും തിരുവെഴുത്ത് പറയുന്നത് നിങ്ങൾ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് യേശുവിന്റെ പ്രവൃത്തിയിലുള്ള നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനപ്പുറത്ത് നിങ്ങൾ ഇരിക്കുന്നിടത്തിരുന്നുകൊണ്ട് നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറയുക, ഈ നിമിഷ നേരം മുതൽ ഇതുറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനെ എന്റെ രക്ഷിതാവായി പൊള്ളെടുക്കുന്നു. എന്റെ ബാക്കിയുള്ള ജീവകാലം മുഴുവൻ ഞാൻ അവനു വേണ്ടി ജീവിക്കും. ഞാൻ ദൈവത്തോട് എന്നെ പരിശുദ്ധാത്മാവിനായി നിറയ്ക്കുന്നതിന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ ആ കുളം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.
Lord God, there were some great number of hands among the people that went up. I'm sure that you're the very same.
ദൈവമായ കർത്താവേ, വളരെയധികം ജനങ്ങളുടെ കൈകൾ ഇപ്പോൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്കായി പാപപരിഹാരമായി തീർന്ന അതേ കർത്താവ് യേശുവാണ് നീ ഇപ്പോഴുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ മുദ്രകൾ തുറക്കപ്പെടുന്നതിനാലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ ഇവിടെ നടന്നിരുന്ന മഹത്തായ കാര്യങ്ങളാലും നിന്റെ കരുണയുടെ വാതിൽ അടയാൻ തുടങ്ങിയാണെന്നും നിന്റെ ജനങ്ങളെ വീണ്ടെടുക്കുന്നതിനുള്ള നിന്റെ യാത്ര ഇപ്പോൾ തുടങ്ങാൻ തയ്യാറാണെന്നും ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു.
And a door opened as it was in the days of Noah. May these precious souls
നോഹയുടെ കാലത്തെ പോലെ വാതിൽ തുറന്നിരിക്കുകയും അകത്ത് സ്ഥലമുണ്ടായിരിക്കുകയും ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസം അഴിഞ്ഞു പോകാൻ പോകുന്ന ഈ ഭൌമിക വാസസ്ഥലത്ത് വസിക്കുന്ന ഈ വിലയേറിയ ആത്മാക്കൾ അവരുടെ മർത്യമായ കരങ്ങൾ അവരുടെ ഉള്ളിൽ നിന്നും ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നു. അവരുടെ കുറ്റബോധത്താലും അവരുടെ പ്രവൃത്തിയാലും അവർക്ക് വേണ്ടിയുള്ള രക്ഷയ്ക്ക് വേണ്ടി നടത്തിയ നിന്റെ പ്രായശ്ചിത്തത്തെ ഞങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ട ഈ മുദ്രകൾ തുറക്കപ്പെട്ട പുസ്തകത്തിന്മേൽ അവർ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു.
Give to them tonight, Lord, a robe of the righteousness of Jesus Christ and clothe their soul in
that. കർത്താവേ, ഇന്ന് രാത്രിയിൽ അവർക്ക് യേശുക്രിസ്തുവിന്റെ നീതിപ്രവൃത്തിയുടെ ഒരു നിലയെങ്കിൽ അവർക്ക് കൊടുത്ത് അവരുടെ ആത്മാക്കളെ അതിൽ ഉടുപ്പിച്ച് നിന്റെ വരുവാനിരിക്കുന്ന ആ ദിവസത്തിന് മുമ്പിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ പൂർണ്ണമായി നിൽക്കാൻ നീ അവരെ ഇടയാക്കണമേ.
Lord God, if they have not been baptized into the name of Jesus Christ,
ദൈവമായ കർത്താവേ, അവർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് നീ എനിക്ക് നൽകിയ വെളിപാടിന്മേലും യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും സ്നാനമേൽക്കുവാൻ പൌലോസ് അപ്പോസ്തല പ്രവൃത്തികൾ 19 കൽപ്പിക്കുന്നത് കാണുന്നതിനും കൂടെ കർത്താവേ, നീ അവരെ ആ സത്യം അവർക്ക് ബോധ്യപ്പെട്ട് അവർ നിന്നെ അനുസരിക്കുന്നതിന് നീ അവരെ ഇടയാക്കണമേ.
And then in obedience of their acceptance and obedience to their confession and to the water,
അതിനുശേഷം അവരുടെ സ്വീകരിക്കലിന്റെ അനുസരണത്താലും അവരുടെ ഏറ്റുപറയലിന്റെ അനുസരണത്താലും അവർ വെള്ളത്തിലേക്ക് പോകുവാനും അതിനുത്തരമായി പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നതിനും അത് അവരുടെ ജീവിതത്തെ ബാക്കിയുള്ള സമയം സേവനത്തിന്റെ ശക്തിക്കായി ഉപയോഗിക്കാനും ഇടയാക്കണമേ. ഞാൻ അവരെ ദൈവത്തിന്റെ ബലിക്കുഞ്ഞാടായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. ആമേൻ, ആമേൻ. ഞാൻ അവനെ സ്നേഹിക്കുന്നു, ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ എന്നെ മുൻ സ്നേഹിച്ചതിന്റെ കാരണത്താൽ എന്റെ രക്ഷയെ അവൻ വിലയ്ക്ക് വാങ്ങി. കാൽവരിയിലെ ആ കുരിശിന്മേൽ ഇപ്പോൾ കൈകൾ ഉയർത്തി നിൽക്കുന്നവരായി നിങ്ങൾ
ആത്മാവിന്റെ ആജ്ഞാപനത്തെ അനുസരിച്ചുകൊണ്ട് ഒരു മാനസാന്തരപ്പെട്ട പാപിക്കായുള്ള വചനത്തിന്റെ നിയമവ്യവസ്ഥയെ പിന്തുടരുക. എല്ലാ പ്രവൃത്തിയിലും അത് പിന്തുടരുക. സ്വർഗത്തിലെ ദൈവം അവന് വേണ്ടിയുള്ള നിങ്ങളുടെ നിലപാടിനായി നിങ്ങൾക്ക് പ്രതിഫലം നൽകും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ രാത്രിയിൽ നിങ്ങൾ ചെയ്യാറുള്ളതുപോലെ തന്നെ നിങ്ങളുടെ കടലാസും പെൻസിലും കൊണ്ടുവരിക. കർത്താവ് അനുവദിക്കുന്ന പക്ഷം കൃത്യം 7:30 നാം ഇവിടെ ആയിരിക്കാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം 6 നാളത്തേക്ക് തുറന്നു തരുന്നതിനും അതിനാൽ അവനെനിക്ക് നൽകുന്ന പ്രകാരം തന്നെ എനിക്കത് നിങ്ങളുടെ അടുക്കൽ എത്തിക്കാനും കഴിയുമല്ലോ. അതുവരെ നാം വീണ്ടും പാടുന്നു. കീർത്തനങ്ങളാൽ മാത്രമല്ല, അവനുവേണ്ടി സ്തുതികളാൽ, നമുക്ക് വേണ്ടി മരിച്ച് നമ്മുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മെ വീണ്ടെടുത്തവനെ സ്തുതികളാലും ആരാധിക്കാം. ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഞാൻ ഇവിടെ ഇതാ ഇപ്പോൾ നിങ്ങളുടെ പാസ്റ്റർ. അവനെ സ്നേഹിക്കുന്നു. ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവനെന്നെ മുൻ സ്നേഹിച്ചതിന്റെ കാരണത്താൽ